ഇവിടെ ഇവിടെ യൂമായിലെ സഭയിലേക്ക് വീണ്ടും തിരികെ വരാനുള്ള നിങ്ങളുടെ ക്ഷണം ഒരു വിശേഷ അവസരമാണ്. കഴിഞ്ഞ തവണ ഇവിടെ നമുക്കൊരു അത്ഭുതകരമായ സമയമായിരുന്നു. ഞാൻ വീണ്ടും തിരികെ വരണം എന്നറിഞ്ഞപ്പോഴും ജനങ്ങളിൽ നിന്ന് സാക്ഷ്യങ്ങളും നല്ല വാക്കുകൾ കേൾക്കാനും ഒരു വിധത്തിലുള്ള ഉത്തേജനത്താൽ നിങ്ങൾ അല്പം ഉയർന്നു എന്നത് എനിക്ക് വളരെ നന്നായി അനുഭവപ്പെട്ടു. ലാസ് വേഗയിൽ നിന്ന് വന്ന സഹോദരൻ അവിടുള്ള സഭയിൽ മീറ്റിംഗ് ആവശ്യപ്പെട്ടിരിക്കുന്നു എന്ന് ബില്ലി എന്നോട് പറഞ്ഞു. ഇവിടുത്തെ സർവീസ് കഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹത്തെ കാണുന്നതാണ്. നോക്കൂ, ഫിനിക്സിലെ മീറ്റിംഗ് മുമ്പ് ജാനുവരി മാസത്തിൽ തന്നെ ലാസ് വേഗയിലെ കടന്നുപോകാൻ സമയമുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. കൂടാതെ ഞങ്ങൾ അവിടേക്ക് പോകാൻ എല്ലായ്പ്പോഴും ആഗ്രഹിച്ചിരുന്നു. സഹോദരൻ ആർ വിൽസൺ അവിടെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ല, അദ്ദേഹം ഇപ്പോഴും അവിടെ ഉണ്ടാകാം. അദ്ദേഹവും സഹോദരി വിൽസണും അദ്ദേഹം എന്നെ അവിടേക്ക് വിളിച്ചിരുന്നു. എനിക്ക് അതിനുള്ള അവസരം കിട്ടിയിരുന്നില്ല. ആയതിനാൽ അവിടേക്ക് വരാനുള്ള സമയം ഇപ്പോഴാകാം. താങ്കൾ ബില്ലി പോളിനെയോ അതല്ലെങ്കിൽ സഹോദരൻ റോയ് ബോളേഴ്സിനെയോ കാണുക. അദ്ദേഹം അവിടെ എവിടെയോ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. സഹോദരൻ റോയ് അകത്തുള്ളതായി ആരോ പറഞ്ഞു. സഹോദരൻ പേരി, ലിയോ, അതല്ല അവരിൽ ആർക്കെങ്കിലും നിങ്ങളോട് പറയാനാകും. ഞങ്ങൾക്ക് വരാൻ കഴിയുന്ന തീയതി തീർച്ചപ്പെടുത്തു. ഇപ്പോൾ അല്പനേരം മുമ്പ് വളരെയേറെ കർത്തൃസേവകരെ എനിക്ക് കാണാനായി. എന്റെ സഹോദരന്മാരെ എനിക്ക് കാണാനായതിൽ വളരെയേറെ സന്തോഷിക്കുന്നു. നിങ്ങളോടൊപ്പം വീട്ടിലേക്ക് പോകാൻ എനിക്ക് സമയമുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുക. എന്തെന്നാൽ രാജ്യത്തിലുള്ള ഏറ്റവും നല്ല പാചകക്കാരെ നിങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അത് വളരെ നല്ലതാണ്. ഇപ്പോൾ സഹോദരൻ പേരിക്ക് അദ്ദേഹത്തിന് വാസ്തവമായും ഇന്ന് രാത്രി രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരായി രണ്ടു കാര്യങ്ങൾ കുറിക്കപ്പെട്ടിരിക്കുന്നു. അവയിലൊന്ന് അവിടെ ഉണ്ടായിരുന്ന ഉച്ചഭാഷണിയിൽ ഒന്നിനെ വിച്ഛേദിച്ചതാണ്. അപ്പോൾ നിങ്ങൾ കുറ്റവാളിയായി പിടിക്കപ്പെട്ടിരിക്കുന്നു സഹോദരൻ പേരി. നിങ്ങൾ വാസ്തവത്തിൽ കുറ്റവാളിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ താങ്കൾ ആരോ സംസാരിക്കാനായി ക്രമീകരിച്ചതായിരുന്നു. അത് നല്ല ഒന്നായിരുന്നു. അത് കഴിഞ്ഞ് വീണ്ടും അയാൾ അവിടേക്ക് പോയി സംസാരിച്ചുകൊണ്ടിരുന്നു. അയാൾ പറഞ്ഞു, പറയൂ. അവരിൽ ആരോടോ അല്ല, സഹോദരൻ കോളിൻസിനോട് പറയുകയായിരുന്നു, അത്താഴം നന്നായിരുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ആ മനുഷ്യൻ തികച്ചു മെക്സിക്കനോ സ്പെയിൻകാരനോ അതുമല്ലെങ്കിൽ അവിടെ എവിടെയോ ഉള്ള ആളായിരിക്കും. ഞാൻ രുചിച്ചിട്ടിടൽ വെച്ച് ഏറ്റവും നല്ല എരിവുള്ള കുരുമുളകായിരുന്നു അത്. അപ്രകാരം തുടർന്നുകൊണ്ടേയിരുന്നു. അയാൾ ഷെഫിനോട് തന്നെ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ആ ഷെഫ് ഞാനാണ്, അതാണ് നിങ്ങളുടെ ടെക്സാസ്. അല്പം കഴിയുമ്പോൾ അദ്ദേഹം നമ്മെ ചുറ്റിപ്പറ്റി അരിസോണയിലേക്ക് വന്നാൽ നമുക്ക് അദ്ദേഹത്തെ ശരിയാക്കി കളയാം. നാം അത് ചെയ്യണ്ടേ? ഇവിടെ ആയിരിക്കുന്നത് വളരെ നന്നായി തോന്നുന്നു. കൂടാതെ അവയെല്ലാം കേൾവിക്ക് തമാശ പോലെ തോന്നുന്നില്ല എന്ന് ഞാൻ കരുതുന്നു. എന്നാൽ നർമ്മബോധം, അത് സ്വയം കർത്താവിനും ഈ നർമ്മബോധം ഉണ്ടായിരുന്നതായി നിങ്ങൾക്കറിയാം. അവൻ പറഞ്ഞു, ഹേരോ, പോയി ആ കുറുക്കനോട് പറയൂ, നോക്കൂ, ഇന്ന് ഞാൻ ഭൂതങ്ങളെ പുറത്താക്കും. ഭൂതങ്ങളെ പുറത്താക്കുകയും നാളെ ഞാനത് പൂർത്തീകരിക്കുകയും ചെയ്യും. അതിനാൽ അവന് നർമ്മബോധമുണ്ടായിരുന്നു. അത് വല്ലപ്പോഴും അയാൾ നമ്മെ വിഷമിപ്പിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പോൾ ഇതൊരല്പം താമസിച്ചു പോയിരിക്കുന്നു. ഞാൻ ഏകദേശം 4 മണിക്കൂറാണ് പ്രസംഗിക്കുക. എന്നാൽ ഇത് ഈ സഭയിലെ സഹോദരനും സഹോദരിയും ചെയ്ത ദാക്ഷിണ്യത്തെ അറിഞ്ഞുകൊണ്ട് ഇന്ന് രാത്രിയിലെ പ്രസംഗം ചുരുക്കുകയാണ്. ഇപ്രകാരം ഞാൻ ടെറിയോട് പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, അവൻ ചോദിച്ചു, അതെന്താ 2 മണിക്കൂർ ചുറ്റുന്ന ഒരു ടേപ്പ് ഇട്ടുകൂടെ? ഞാൻ പറഞ്ഞു, പാടില്ല ടെറി, ഇതൊരു വിരുന്നാണ്. ഞാൻ പറഞ്ഞു, എന്തിനെ കുറിച്ചെങ്കിലും ഏകദേശം 30 അഥവാ 40 മിനിറ്റുകൾ ഈ ജനങ്ങളോട് സംസാരിക്കാൻ എടുക്കുന്നതാണ്. അത് അങ്ങനെ തന്നെ ഓരോ തവണയും ഞാൻ ശ്രമിക്കാറുണ്ടെങ്കിലും നിങ്ങളതറിയുന്നു. ഞാനൊരു ബാലനായിരുന്നപ്പോൾ ജനങ്ങൾ കേൾക്കാനായി വന്നിരുന്നു. എന്തെന്നാൽ ഞാനൊരു കുട്ടി പ്രാസംഗികനായിരുന്നു, വെറും ഒരു ചെറുപ്പക്കാരൻ, പയ്യൻ, ഒരു ചെറുക്കൻ. എന്നിട്ട് അവർ ഇങ്ങനെ പറയും, കൊള്ളാം, ബില്ലി ബ്രൺഹാം, സ്കൂൾ വിദ്യാഭ്യാസമില്ല, പഠിത്തമില്ല, ഒരു ചെറിയ കുട്ടി. നിങ്ങൾക്കറിയാമോ, അവർ എന്റെ മുറി വാക്കുകളെ കെൻഡുക്കി ഇംഗ്ലീഷിന്റെ അങ്ങനെയായി അവർ എന്റെ ഹിൻസും ഹെയ്ൻസും ടോഡ്സും കറിയും കേൾക്കാൻ വന്നിരുന്നു. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഇവിടെ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു യോഗത്തിൽ വെച്ച് അവർ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദേശീയ ഗാനം ആലപിക്കാം. ഞാൻ എഴുന്നേറ്റ് നിന്ന് അങ്ങകലെയുള്ള എന്റെ കെൻഡുക്കിയിലെ പഴയ വീട് എന്ന് പാടി. എനിക്കറിയാവുന്ന ഏകദേശം അതായിരുന്നു. ആയതിനാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതായിരുന്നു ദേശീയ ഗാനം. അങ്ങനെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രായമേറിക്കൊണ്ടിരിക്കുമ്പോൾ നന്നായിരിക്കുന്നു. എന്നിരിക്കലും അതിലും കൂടുതലായി എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാണുന്നോ, നമുക്കെടുക്കാം. പൗലോസ് പറയുന്നു, ഞാൻ ശിശുവായിരുന്നപ്പോൾ ശിശുവിനെ പോലെ സംസാരിച്ചു, ശിശുവിനെ പോലെ ചിന്തിച്ചു, ശിശുവിനെ പോലെ നിരൂപിച്ചു. എന്നാൽ നിങ്ങൾക്ക് പ്രായമേറുമ്പോൾ നിങ്ങൾ തുടങ്ങുന്നു, ആദ്യത്തെ 2 ചുവടുകൾ വെക്കുന്നേരം തീർത്തും വീണു പോകുന്നു, എഴുന്നേറ്റ് വീണ് ശ്രമിക്കുന്നു. അതിനുശേഷം അല്പസമയത്തിന് ശേഷം നിങ്ങൾ എഴുന്നേൽക്കുകയും നിങ്ങൾക്ക് നേരെ നടക്കാനാവുകയും ചെയ്യുന്നു. അതാണ് പുരുഷന്റെ പടയാളികളായ നാമം ചെയ്യേണ്ടത്. നേരായ വഴിയിലൂടെ പെരുവഴിയിലൂടെ മഹത്വത്തിലേക്ക് നേരെ നടക്കേണ്ട സമയം ഇതാകുന്നു. ഈ ലോകത്തിന്റെ അന്തിമരംഗങ്ങളിലാണ് നാം ജീവിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരുപക്ഷെ നാം ചിന്തിക്കുന്നതിലും വളരെ മുമ്പ് കർത്താവിന്റെ വരവുണ്ടാകുമെന്ന് ഞാൻ വാസ്തവമായും വിശ്വസിക്കുന്നു. അതിനാൽ ഇപ്പോൾ നിങ്ങളുടെ സമയത്തിന് 30 മിനിറ്റോ അഥവാ അല്പമോ എടുത്ത് ഒരു പഠനഭാഗത്തിനായി ഞാൻ എടുക്കുന്ന തിരുവചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അല്പമധികം കൂടെ ഇവിടെ പരാമർശിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലിരിക്കുമ്പോൾ ഞാൻ ഈ വിചാരത്തിന് മേൽ ചിന്തിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കൊള്ളാം, ഈ എല്ലാ വചനത്തിൽ നിന്നും സംസാരിക്കാൻ എനിക്കറിയില്ല. ഇന്ന് രാത്രിയിൽ നമുക്കുള്ള ഒരു ചെറിയ യോഗത്തിന് വേണ്ടി ഞാൻ അതിന്റെ ഒരു ഭാഗത്തെ എടുക്കും. നിങ്ങൾ സങ്കീർത്തനങ്ങളിലേക്ക് തിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ 27-ാമത്തെ സങ്കീർത്തനങ്ങളിലെ ആദ്യ 5 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ പൂർണ്ണ സുവിശേഷ സാമാജികരെ കുറിച്ച് അല്പനേരത്തേക്ക് ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. പുസ്തകങ്ങളെയും അവരുടെ പക്കലുള്ള പുതിയ പുസ്തകങ്ങളെ കുറിച്ചും മറ്റുള്ളതിനെ പറ്റിയും സഹോദരൻ പേരി സംസാരിച്ചിരുന്നുവല്ലോ. ഇവിടെ ഫിനിക്സിൽ വെച്ചുള്ള ഒരു കൺവെൻഷനിൽ ഇത് ഏത് സമയമാണ് മാനിരേ എന്ന് നമ്മൾ സംസാരിച്ച് ടേപ്പ് ഉണ്ടാക്കിയത് എത്ര പേർ ഓർക്കുന്നു? അത് ആ പുസ്തകത്തിന്റെ തുടക്കത്തിലുണ്ട്. നിങ്ങൾ നോക്കൂ, ഇവയെല്ലാം ഇത് സംഭവിച്ചിരിക്കുന്നു. ഈ നാഴികയെ കുറിച്ചുള്ള ദൈവത്തിന് എഴുതപ്പെട്ട വചനത്തിലെ വളരെയധികം അലൗകികമായ സമർത്ഥനങ്ങൾ ഉള്ളതിനാൽ എന്തിനെങ്കിലും അല്ല ഇപ്പോൾ നാം സമീപിച്ചുകൊണ്ടിരിക്കുന്നത്. നാം അത് വളരെ വാസ്തവമാണ്. നിങ്ങൾക്കുള്ള ആ കാര്യങ്ങൾ എന്താണ് വാസ്തവമായും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ആ കാര്യങ്ങൾ അത് നിങ്ങളെ അമ്പരപ്പിക്കും. ഒരുപക്ഷെ ഈ മനുഷ്യരുടെ പ്രസ്താവനകളും ഈ സമയത്തിന്റെ ഒരു സന്ദേശത്തെപ്പറ്റി കേൾക്കുമ്പോഴും മറ്റും നിങ്ങളിൽ അപരിചിതരായ ഇവിടെ അനേകർ ഉണ്ടായെന്ന് വരാം. ദൈവത്തിന്റെ ഈ സമയത്തിന്റെ വാഗ്ദാനത്തിലേക്ക് അവൻ എന്തു ചെയ്യുമെന്ന് വാഗ്ദത്തം ചെയ്തിരുന്നതിലേക്കാണ് അവർ കടന്നുകൊണ്ടിരിക്കുന്നത്. അതേ വിധത്തിൽ തന്നെ അവൻ എന്തു ചെയ്യുമെന്ന് പറയപ്പെട്ടിരുന്നതോ അതേ രീതിയിൽ അവൻ അലൗകികമായി അത് സമർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് നാം കൃത്യമായും കാണുന്നു. മുൻകൂട്ടി പറയുന്നു, കൃത്യമായും സമ്പൂർണമായും ഓരോ സമയത്തും അത് ചെന്നിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവമാണ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഒരു മനുഷ്യനാണെങ്കിൽ അത് ആരാണെന്ന് ഞാൻ പരിഗണിക്കുന്നില്ല. അത്തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് നടത്തിയാൽ 10 ലക്ഷത്തിലൊന്ന് എന്ന സാധ്യതയുടെ ക്രമത്തിലായിരിക്കും. ഒരു പ്രത്യേക കാര്യം സംഭവിക്കും എന്നൊരു മനുഷ്യൻ നിങ്ങളോട് പറഞ്ഞാൽ അതുണ്ടാകും. അത് ഇന്ന സമയത്ത് സംഭവിക്കും, 10 ലക്ഷത്തിലൊന്ന്. പിന്നെ അത് സംഭവിക്കും എന്ന് പറയുന്ന സ്ഥലം ഏകദേശം 100 ദശലക്ഷം സാധ്യതകളിൽ ഒന്ന് സംഭവിച്ചെന്ന് വരാം. അത് സംഭവിക്കും എന്ന് പറയുന്ന സമയം അത് അങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് സംഭവിക്കുന്ന രീതി, എന്ത് സംഭവിക്കും എന്നുള്ളതും മറ്റും അതൊന്ന് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അത് ഓരോന്നും വെവ്വേറെയായും എല്ലാ സമയത്തും സമ്പൂർണമായി നാം കാണുമ്പോൾ പിന്നെ അത് ദൈവമാണ്. അതിനുശേഷം നാം അതിനെ തിരികെ തിരുവചനങ്ങളിൽ മറിച്ചു നോക്കുന്നു. അത് നമുക്ക് യോജിക്കാനാകാത്തതായി കണ്ടേക്കാം. എവിടെ നോക്കണമെന്നറിയാതെ നാം തിരുവചനങ്ങളിലേക്ക് മറിച്ചു നോക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ആ മുഴുവൻ വചനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവന്ന് നാം ഏതു നാഴികയിലാണ് ജീവിക്കുന്നത് എന്ന ചിത്രത്തെ നമ്മെ കാണിക്കുന്നു. നാം കാലഘട്ടങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നാം ഒരു മൂലക്കായിരിക്കുന്നു. ഒരു ഇഷ്ടികപ്പണിക്കാരൻ ഒരു മൂല തിരിക്കുമ്പോൾ, ആരെങ്കിലും ഒരു മൂല തിരിക്കുമ്പോൾ അത് വളരെ എളുപ്പമാണ്. തുടങ്ങിയിട്ട് സകലരും ഒരേ നിലയിൽ തന്നെ ഇഷ്ടികകളെ കെട്ടുന്നു. ഒരു വിഭാഗീയ സഭ തുടങ്ങും പോലെ അങ്ങനെ തുടർന്നും ആ നിലയിൽ പണിതുകൊണ്ട് പോകുന്നു. അത് ശരിയാണ്. എന്നാൽ നിങ്ങൾ ആ മൂലകളിലേക്ക് എത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് വേറൊരു വഴിയായി പിന്നിലേക്ക് തിരിയേണ്ടി വരുന്നു. ഇപ്പോൾ ദൈവം പണിയുന്നത് ഒരു ചുമരല്ല. നോക്കൂ, അവൻ പണിയുന്നത് ഒരു വീടാണ്. അതിൽ അവിടെ അനേക വളവുകളും തിരിവുകളും ഉണ്ടെന്ന് ഇവിടെ അവൻ ബൈബിളിൽ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. തിരിവുകളെ നിങ്ങളിൽ ആർക്ക് വേണമെങ്കിലും ഒരു തിരിവുണ്ടാക്കാൻ ശ്രമിക്കാം. എന്നാൽ അത് തികച്ചും പ്രാഥമിക രൂപരേഖ പ്രകാരമാവണം. അപ്രകാരമല്ലെങ്കിൽ അത് വീണ്ടും പൊളിച്ചു മാറ്റണം. ആയതിനാൽ അവന്റെ നന്മകൾക്കായും നിങ്ങളുടെ കൂട്ടായ്മയ്ക്കായും ഈ വാണിജ്യക്കാരിലൂടെ കർത്താവ് ഞങ്ങൾക്ക് വാതിൽ തുറന്നതിനാലും നാം ദൈവത്തെ പുകഴ്ത്തുന്നു. ഞാൻ വിശ്വസിക്കാതിരുന്നിട്ടില്ല. ഞാൻ എപ്പോഴും തൃപ്തനായിരുന്നു. ഞാൻ വിഭാഗീയ സഭകളെ ജനങ്ങളിൽ വിശ്വസിക്കുന്നു. എന്നാൽ എനിക്ക് വിഭാഗീയ സഭകളെ ഉപദേശിക്കാൻ അധിക സമയം കിട്ടിയിട്ടില്ല. എന്തെന്നാൽ അവർ ഓരോരുത്തരും അവന് ചുറ്റും സ്വയം വേലി കെട്ടിയിരിക്കുന്നു. പിന്നെ അത് ഇപ്രകാരം, അത് സഹോദരൻ ഡേവിഡിന്റെ ചെറിയ വർത്തമാനം പോലെയാണ്. അയാൾ കുറച്ച് താറാവുകളെ വളർത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പറഞ്ഞു, നദിയിൽ വെള്ളമുയർന്നു. നിങ്ങൾ അറിയും പോലെ ഓരോ താറാവും അവർ മറ്റുള്ളവയുമായി കൂട്ടായ്മ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അവയ്ക്കത് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. എന്തെന്നാൽ അവയെല്ലാം വേലിയാൽ ചുറ്റപ്പെട്ടിരുന്നു. എന്നാൽ വെള്ളമുയർന്നപ്പോൾ അതങ്ങനെ മുകളിലേക്ക് പൊങ്ങി വന്ന് കൂട്ടിനുള്ളിൽ നിന്ന് പുറത്തു വന്നു. അതുകൊണ്ട് അത് ചെയ്യുന്ന വിധം ഇപ്രകാരമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെള്ളം അങ്ങനെ ഉയരട്ടെ. നോക്കൂ, നമുക്ക് തൊഴുത്തിൽ നിന്ന് പുറത്താകാൻ കഴിഞ്ഞ്. പിന്നെ നിങ്ങൾ അറിയുന്ന പോലെ നമ്മുടെ ഹൃദയങ്ങളിലുള്ള ക്രിസ്തുവിന്റെ യഥാർത്ഥ സ്നേഹത്താൽ ഒരാളിന് മറ്റേയാളുമായി കൂട്ടായ്മ ചെയ്യാനാകും. ഈ പൂർണ്ണ സുവിശേഷ വാണിജ്യക്കാർ എനിക്ക് ഒരു മരുപ്പച്ച പോലെയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അനേക നേരങ്ങളിൽ ഞാൻ നിരൂപിക്കുന്നത് എനിക്ക് സഹോദരന്മാരുണ്ട്. ഓരോ വിഭാഗ സഭകളിലും ഞാൻ എല്ലായ്പ്പോഴും കണ്ടുമുട്ടുന്നതായ വളരെ നല്ല സഹോദരന്മാർ. പ്രസ്ബിറ്റേറിയനും ലൂഥറൻകാരും ബാപ്റ്റിസ്റ്റുകളും പെന്തക്കോസ്തുകാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട പെന്തക്കോസ്തുകാരും ചർച്ച് ഓഫ് ഗോഡുകാരും നസ്രേനും പിന്നെ പിൽഗ്രിം ഹോളിനസുകാരുമുണ്ട്. എല്ലായിടത്തും വളരെ നല്ല സഹോദരന്മാരുണ്ട്. എന്നാൽ അനേക നേരങ്ങളിൽ അവർക്ക് എന്നെ അവരുടെ സമൂഹത്തിൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല. എന്തെന്നാൽ നോക്കൂ, അവർ അത് വിശ്വസിക്കാത്തതിനാൽ അല്ല, എന്നാൽ നോക്കൂ, അത് അവരെ അവരുടെ വിഭാഗീയസഭയിൽ നിന്ന് പുറത്താക്കി കളയുമായിരുന്നു. നിങ്ങളത് ചെയ്യുമ്പോൾ തീർച്ച അത് അങ്ങനെ ചെയ്യുന്നു. വളരെ നാളുകളായില്ല ഒരു മെത്തഡിസ്റ്റ് സഹോദരൻ എന്റെ അടുക്കൽ വന്നു. ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല. ഒരു വളരെ നല്ല മനുഷ്യൻ. അയാൾ ദിവ്യ രോഗ സൗഖ്യത്തെപ്പറ്റി ഒരു പ്രബന്ധം എഴുതുകയായിരുന്നു. അയാൾ ചില കാര്യങ്ങളെ സംസാരിക്കാൻ എന്റെ അടുക്കൽ വന്നു. ഞങ്ങൾ കുറച്ച് സമയം ഇരുന്ന് സംസാരിച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾക്കെതിരായി ഞങ്ങൾക്കുള്ള ഒരേ ഒരു കാര്യം നിങ്ങൾ എല്ലായ്പ്പോഴും പെന്തക്കോസ്തുകളുമായി തൂങ്ങി നടക്കുന്നു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ മെത്തോഡിസ്റ്റ് സഭ അതിനെ ഏറ്റെടുത്ത് നടത്തട്ടെ, ഞാൻ വരാം. അതാണ് വ്യത്യാസം, കാണുന്നു. അയാൾ പറഞ്ഞു, കൊള്ളാം, തീർച്ചയായും. ഞാനല്ല മെത്തോഡിസ്റ്റ് സഭ, ഞാൻ അവരിൽപ്പെട്ട ഒരാൾ മാത്രമാണ്. ഞാൻ പറഞ്ഞു, അതാണ് ആ കാര്യം, കാണുന്നു. അവരാണ് പെന്തക്കോസ്തുകളാണ് അവരുടെ വാതിലുകളെ തുറന്നിരിക്കുന്നത്. അവരുടെ ഇടയിലേക്കാണ് എനിക്ക് കടന്നു പോകാനാകുന്നത്. അത് ആരില്ല തുറന്നിടുമോ? എന്താണ്, ഞങ്ങൾ കടന്നു വരാൻ തയ്യാറാണ്. വെളിപ്പാട് 3-ാമത്തെ അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്നത് പോലെ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവന്റെ അടുക്കൽ ചെന്ന് അവനോടുകൂടെ അത്താഴം കഴിക്കും. അത് യേശുവായിരുന്നു, അത് ക്രിസ്തുവായിരുന്നു എന്ന് നാം എല്ലാവരും അറിയുകയും അവൻ വചനമാകുന്നു. അത് ശരിയാണ്, അവൻ വചനമാകുന്നു. ആകയാൽ ഈ പൂർണ്ണ സുവിശേഷ വാണിജ്യക്കാരായ സമാജക്കാർ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വരാനുള്ള ഒരു മരപ്പച്ചയായിരിക്കുന്നു. ഇതിനെ ഒരു സഭയല്ല ഏറ്റെടുത്ത് നടത്തുന്നത്. അവരെല്ലാവരും ഒരുമിച്ചുകൂടി, സഭയിൽ നിന്നുള്ളവരും ലോകമെമ്പാടുമുള്ളവരും ചുറ്റിനുമുള്ള എല്ലാവരും നമ്മളും ഒരുമിച്ച് വന്ന് കൂട്ടായ്മ നടത്തുന്നതാണ്. ലോകത്തിലെല്ലായിടത്തും അനേകം സഭകളിൽ ഈ പൂർണ്ണ സുവിശേഷ വാണിജ്യക്കാരുടെ സമാജത്തെ സ്ഥാപിക്കാൻ ഞാൻ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് ആ അവസരം നൽകിയതിനായി വളരെ നന്ദിയുണ്ട്. അവിടെ വാണിജ്യക്കാർ അതിന് നടത്തിപ്പ് ചുമതല വഹിക്കുന്നു. അപ്പോൾ എല്ലാ സഭകളിലുമുള്ളവർ ഏത് വിധേനയും അവർ വരാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ അപ്പോഴെങ്കിൽ ഞാൻ ആരെയും ഒരിക്കലും അവരുടെ സഭയിൽ നിന്ന് വലിച്ചെടുക്കാൻ ആഗ്രഹിച്ചിട്ടില്ല. നിങ്ങളുടെ സഭയിൽ തന്നെ ആയിരുന്നുകൊണ്ട് വെളിച്ചത്തെ പുറത്തേക്ക് വീശട്ടെ. കാണുന്നു, ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയായിരിക്കുക. നിങ്ങളുടെ പാസ്റ്റർ നിങ്ങളെ അഭിനന്ദിക്കും. ഒരു യഥാർത്ഥ വിശ്വസ്തനായ കലർപ്പില്ലാത്ത വിശുദ്ധനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഏതൊരു മനുഷ്യനും അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ അഭിനന്ദിക്കും. അതെ, ഇപ്പോൾ ഇവിടെയുള്ള സഹോദരനും അദ്ദേഹത്തിന്റെ പത്നിക്കും ഈ കൂട്ടായ്മയ്ക്കും ഈ അവസരത്തിനായി ഞാൻ നന്ദി പറയുന്നു. ഈ കൂട്ടായ്മ വളരാൻ ഇടവരട്ടെ. ഇതിന്റെയും ഈ കൂട്ടായ്മയെ പ്രതിനിധാനം ചെയ്യുന്നവരും മറ്റുള്ള എല്ലാ കൂട്ടായ്മകളിൽ ഉള്ളവരുടെയും മേൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വിശ്രമിക്കാനും ദൈവത്തിന്റെ കയ്യിലെ ഒരു ഉപകരണമായി 100-100 കണക്കിന് ജനങ്ങളെ കർത്താവിന്റെ വരവിന് മുമ്പ് രക്ഷിക്കാനും ഇടവരട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് ഇപ്പോൾ ഒരു വളരെ വിചിത്രമായ വിഷയം ഇന്ന് രാത്രിയിൽ അല്പസമയത്തേക്ക് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. എന്റെ പക്കൽ ചില തിരുവെഴുത്തുകളുടെ കുറിപ്പ് ഇവിടെയുണ്ട്. പിന്നെ ഒരുപക്ഷെ ഞാൻ വ്യത്യസ്തമായ ഒരു വിഷയത്തിന്മേൽ ഇന്ന് രാത്രി സംസാരിക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ സമയം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ എന്താണെന്നാൽ ഞാൻ അത്രയും കാത്തു നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇവിടേക്ക് മറിച്ച് കുറച്ചുകൂടി തിരുവചനങ്ങളെ എടുത്തു. ഞാൻ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടൽ എന്നുള്ള വിഷയത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. കാണുന്നു, ഇപ്പോൾ മേഘങ്ങളിലേക്കുള്ള ഒരു എടുക്കപ്പെടൽ ഉണ്ടാകുമെന്ന് നാം വിശ്വസിക്കുന്നു. ബൈബിൾ വായിക്കുന്നവരായ എല്ലാ ക്രിസ്ത്യാനികളും ഒരു മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ ഉണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ ഇതിനാധാരമായി നാം 25-ാം സങ്കീർത്തനം വായിക്കുന്നു. ഞാൻ അർത്ഥമാക്കിയത്, എന്നോട് ക്ഷമിക്കണം, 27-ാമത്തെ സങ്കീർത്തനം 1-5 വരെയുള്ള വാക്യങ്ങൾ. യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എന്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എന്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എന്റെ മാംസം തിന്നുവാൻ എന്നോടടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും.
One thing have I desired of the Lord, that I will seek after, that
ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എന്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ.
For in the time of trouble he shall hide me in the pavilion,
അനർത്ഥ ദിവസത്തിൽ അവൻ തന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന് മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അവന്റെ വായിക്കപ്പെട്ട വചനത്തോട് കർത്താവ് തന്റെ അനുഗ്രഹങ്ങളെ കൂട്ടിച്ചേർക്കാനിട വരട്ടെ. ഇന്ന് ഇപ്പോൾ ഈ വിഷയത്തിനെ സംസാരിക്കുമ്പോൾ, ഇപ്പോൾ ഞാൻ എന്റെ സമീപന മാർഗത്തെ വിട്ട് നിങ്ങളിൽ ചിലർ വ്യത്യസ്തമായ രീതിയിൽ ഇതിനെ സമീപിച്ചിട്ടുണ്ടായി എന്നിരിക്കാം. എന്നാൽ ഇവിടെ ഇരിക്കുന്നവരിൽ സഭയ്ക്ക് ഒരു മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടുണ്ടാകുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരായി എത്ര പേരുണ്ട്? അതെ സാർ, അത് ശരിയാണ്. സഭയെ മേഘങ്ങളിലേക്ക് കൊണ്ടുപോകും എന്നത് കൃത്യമായ ഒരു കാര്യമാണ്. നിങ്ങളൊരു മെത്തോഡിസ്റ്റോ, ബാപ്റ്റിസ്റ്റോ, പ്രസ്ബിറ്റേറിയനോ അതല്ല ആരായിരുന്നാലും പെന്തക്കോസ്തോ മേഘങ്ങളിലേക്കുള്ള അടുക്കപ്പെടൽ ഉണ്ടാകുന്നതാണ്. അത് ചിന്തിക്കുന്നേരം സംസാരിക്കുമ്പോൾ ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്ന് ജനങ്ങളെ എന്തെങ്കിലും പറഞ്ഞു പ്രീതിപ്പെടുത്താൻ ശ്രമിക്കാറില്ല. ഞാൻ അങ്ങനെ ഒരു കുറ്റം ഒരിക്കലും ചെയ്തിട്ടില്ല. അത് പറയണം എന്ന് പ്രേരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ പറയാനായി ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അത് നിങ്ങളെ സഹായിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ അത് നിങ്ങളെ ദൈവമായി കൂടുതൽ പ്രവർത്തന പരിചയത്തിലേക്ക് കൊണ്ടുവരുന്ന ചിലതായിരിക്കും. നിങ്ങളൊരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ നിങ്ങളെ അത്രയേറെ ലജ്ജിപ്പിച്ച് അത് നിങ്ങളെ ഒരു ക്രിസ്ത്യാനിയാക്കി തീർക്കുന്നു. കർത്താവ് എന്നെ നയിക്കുന്നതനുസരിച്ച് ഞാൻ എന്റെ ചിന്തകളെ ആ നിലയിൽ തന്നെ വെക്കാൻ എല്ലായ്പ്പോഴും ശ്രമിക്കുന്നു. അതാണ് എന്റെ ഉദ്ദേശം. ഇപ്പോൾ ഈ അവസാന ദിവസങ്ങളിലെ ഉപദേശങ്ങളാൽ പരിഹസിക്കപ്പെടും എന്ന് നാം മുന്നറിയിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു നിമിഷം നമുക്കത് വായിക്കാം. അത് 2 പത്രോസിന്റെ 3 അധ്യായത്തിലാണ്. നമുക്കിതിനെ ഒരു നിമിഷം വായിക്കാം. 3 അധ്യായം 3-4 വാക്യങ്ങൾ. അത് ശരിയല്ലേ എന്ന് നമുക്ക് നോക്കാം. അവന്റെ പ്രത്യക്ഷരുടെ വാഗ്ദത്തം എവിടെ? പിതാക്കന്മാർ നിന്ദ്രകൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നത് പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവിൻ. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ടു ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും
for this they willingly are ignorant of that that by the word of God the heavens were of old and the earth standing
അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്താൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചും ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നവർ മനസ്സോടെ മറന്നു കളയുന്നു. ഈ വിഷയം ഇത്രയേറെ ഗൌരവമല്ലാതെ എടുത്തിരിക്കുന്നു എന്ന് നാം ഇപ്പോൾ കാണുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ അവസാന നാളുകളിൽ പരിഹാസികൾ കടന്നുവന്ന് ഈ വക കാര്യങ്ങളെ പറയുമെന്ന് പ്രവാചകൻ ഇവിടെ പറഞ്ഞിരിക്കുന്നു. കാണുന്നോ? ഇത് മുൻകൂട്ടി പറയപ്പെട്ടിരിക്കുന്നു. ആ കാരണത്താലാണ് ജനങ്ങൾ ഇന്ന് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നത്. എന്താ? നിങ്ങളത് തീർച്ചയായും പ്രതീക്ഷിക്കേണ്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ബൈബിൾ അങ്ങനെ പറയുന്നു. അന്ത്യകാലത്ത് മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷടിക്കാരും അജിനേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരുമായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. സത്യത്തിന്റെ അനുകരണം നടത്തുന്ന ഒന്നിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ? തീർച്ചയായും. സ്വർഗത്തിലെ ദൈവം തന്റെ പിന്നിലുണ്ട് എന്നതിന്റെ സമർത്ഥനത്തിന് ഒരേ ഒരു വഴിയുമായി മോശ ഇസ്രായേൽ മക്കളെ വിടുവിക്കാൻ മിസ്രായീമിലേക്ക് കടക്കുമ്പോൾ അവൻ ഒരു അതിശയം പ്രവർത്തിച്ചു. അവൻ ചെയ്തു കഴിഞ്ഞപ്പോൾ അതേ കാര്യം ചെയ്തുകൊണ്ട് അവിടെ അനുകാരികൾ കടന്നു വന്നു. കാണുന്നോ? ഇപ്പോൾ അവൻ അത് ആദ്യം ചെയ്തു കഴിഞ്ഞു. അവർ രണ്ടാമതായാണ് വന്നത്. അതിനുശേഷം അവർ അതിന് ചുറ്റുമായി വന്ന് എന്നാൽ ആദ്യത്തതിനെ അനുകരിച്ചുകൊണ്ട് അവൻ ചെയ്തു കഴിഞ്ഞ ശേഷം അവർ അതിനെ അതേ മാതൃകയിൽ ചെയ്തു. നാം അത് കണ്ടുപിടിച്ചു. ഇപ്പോൾ നിങ്ങൾ ചോദിക്കാം, അതെ, അത് മോശയുടെ ദിവസങ്ങളിലായിരുന്നു. എന്നാൽ അതേ തിരുവഴുത്ത് അവസാന ദിവസങ്ങളിൽ അവർ വീണ്ടും വരുമെന്ന് പറഞ്ഞിരിക്കുന്നു. ഒരു എന്നേസും എംബ്രേസും മോശയോട് എതിർത്തുന്നത് പോലെ തന്നെ ദുർബുദ്ധികളും വിശ്വാസം സംബന്ധിച്ച് കൊള്ളരാത്തവരുമായുള്ളവരും സത്യത്തോട് മറുത്തു നിൽക്കുന്നു. കാണുന്നു, അനുകാരികളും മറ്റെല്ലാ കാര്യങ്ങളും ജനങ്ങളെ കുഴപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ സംഭവിക്കാനുള്ള മേഘങ്ങളിലേക്ക് എടുക്കപ്പെടലോ ദൈവത്തിന്റെ ക്രമപ്രകാരമുള്ള വചനത്തിൽപ്പെട്ട എന്തെങ്കിലുമോ അവർക്ക് അത് ചെയ്യാനാകുമെങ്കിൽ അവിടെ എന്തെങ്കിലും ഉയർന്നു വന്ന് അതിന് എപ്പോഴും തകിടം മറിക്കാനുണ്ടായിരിക്കുന്നു. അത് സാത്താന്റെ ഉദ്ദേശമാണ് ചെയ്യുന്നത്. അത് ലാസ് വേഗാസിലുള്ള മീറ്റിംഗിലെ സഹോദരൻ ഇവിടെയുണ്ട്. അദ്ദേഹം പറഞ്ഞതുപോലെ സാത്താൻ പറയുന്നു ലോകം അവന്റെ ആധിപത്യത്തിലും അത് അപ്രകാരമായി അവന്റെ തലസ്ഥാനം ഇവിടെയും ആയിരിക്കുന്നു. സാത്താൻ ഈ ലോകത്തിന്റെ ദൈവമാണെന്ന് എനിക്കറിയാം. ആകാശത്തിന്റെ കീഴിലെ ഓരോ രാജ്യവും അവനാൽ നിയന്ത്രിക്കപ്പെടുന്നു. കൃത്യമാണ്, ഈ ലോകം സാത്താന്റെ വകയാണ്. എന്നാൽ യേശു അതിനെ ഏറ്റെടുക്കും. അവൻ അതിനെ ഒരു ദിവസം അവന് കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ചു. അവൻ അതിനെ നിരസിച്ചു കളഞ്ഞു. എന്നാൽ അവൻ പറഞ്ഞു, എന്നാൽ വരുവാനുള്ള ഒരു നാൾ അവൻ അതിന്റെ അവകാശിയായി തീരുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. പരിഹാസികൾ, നാം മുന്നോട്ട് പോകുന്നതിന് മുമ്പ് ഈ വാക്കിന്മേൽ നമുക്ക് അല്പനിമിഷങ്ങൾ എടുക്കാം. പരിഹാസികൾ, ഏകദേശം രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ടെക്സണിൽ വെച്ച് ഞാനൊരു ദിനപത്രം വായിച്ചു. അതിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ചില ഇംഗ്ലീഷുകാർ നടത്തിയ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അത് പത്രത്തിന്റെ തലക്കെട്ടിലായിരുന്നു. അതായത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം താൻ എന്തോ ആണെന്ന്, അവനെ എന്തോ ആണെന്ന് കാണിക്കാൻ വേണ്ടി യേശുവും പീലാത്തോസും തമ്മിലുള്ള ഒരു കൃത്രിമമായി നിർമ്മിച്ച ഒന്നായിരുന്നു. അത് അവരോട് തെറ്റാണ് തെളിയിക്കാൻ ഒരു മാർഗവുമില്ല. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും വിശ്വാസത്താലാണ് സ്വീകരിക്കുന്നത്. നാം അത് തികച്ചും വിശ്വസിച്ചിരിക്കണം. ഇപ്പോൾ അയാൾ അതുമായി മുന്നോട്ട് പോയി അത് എപ്രകാരം ചെയ്തു എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണവും നൽകിയിരിക്കുന്നു. അധിക നാളുകളായില്ല ആ മഹത്തായ രാജ്യമായ ലണ്ടൻ നഗരത്തിൽ, അതല്ലെങ്കിൽ ഇംഗ്ലണ്ടിൽ ജോൺ വെസ്ലിയും ചാൾസും ആദ്യകാലത്തിലെ പ്രശസ്ത പ്രാസംഗികരായ സ്പർജിയോണും മറ്റും ലണ്ടൻ നഗരത്തിലെ തെരുവായ ഹൈ മാർക്കറ്റിലും അവിടെ മറ്റെല്ലായിടവും സുവിശേഷം പ്രസംഗിച്ചു. അവരുടെ ദിവസത്തെ സന്ദേശത്തെ അവർ നിരസിച്ചു കളഞ്ഞു. അങ്ങനെ ഇന്ന് അവർ ഏതവസ്ഥയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് നോക്കുവിൻ. അവിടെ നിന്നുമാണ് സഹോദരൻ വില്യംസും മറ്റുള്ളവരും ഇന്ന് രാത്രിയിൽ ആയിരിക്കുന്നത്. അത് ഇന്ന് ലോകത്തിനുള്ളിൽ വെച്ച് ഏറ്റവും തരം താണ രാജ്യങ്ങളിൽപ്പെട്ട ഒന്നാണ്. ഞാൻ ലോകത്തിൽ എല്ലായിടത്തും പോയിട്ടുണ്ട്. എന്നാൽ ഇംഗ്ലണ്ടിനെ പോലെ അത്രയും നിയമാനുസൃതമല്ലാത്ത മറ്റൊന്ന് എനിക്കറിയില്ല. അതാകുന്നു ബില്ലി ഗ്രഹാമും ഇതേ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നു. ഉദ്യാനങ്ങളിൽ പരസ്യമായി പുരുഷന്മാർ സ്ത്രീകളും തമ്മിൽ ആ പ്രവൃത്തി എങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിന് തന്റെ ഭാര്യയെ അവിടെ നിന്നും പുറത്തു കൂട്ടിക്കൊണ്ടു പോകേണ്ടി വന്നു. ലോകത്തെ മുഴുവൻ നവോത്ഥാനത്തിലൂടെ നയിക്കാൻ അവർക്ക് ഒരിക്കൽ അവസരം ലഭിച്ചിരുന്നു. ഇംഗ്ലണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാൽ ഏതൊരു മനുഷ്യന്റെയും ഹൃദയം തകർന്നു പോകും. ഞാൻ അവിടെയായിരുന്നു, ഔവണ്ണമുള്ള ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതിന് എങ്ങനെ വീഴാനാകും എന്ന് കാണിക്കുന്നു. എന്നാൽ നിങ്ങൾ നോക്കൂ, അതെന്താണ് ചെയ്തത്? അന്ന് ആ സന്ദേശം കടന്നു വന്നു. ആ ഇംഗ്ലീഷുകാരൻ ഇന്നും അതേ സന്ദേശത്തെ തന്നെ മുറുകെ പിടിച്ചിരിക്കുന്നു. അതിന്ന് പ്രവർത്തിക്കുകയില്ല, അത് പ്രാവർത്തികമാകില്ല. എങ്ങനെയാണ് മോശ കടന്നു വന്നപ്പോൾ നൈൽ നദിയുടെ പൊന്തിയൊഴുകാൻ നമുക്കൊരു പെട്ടകമുണ്ടാക്കാം എന്ന നോഹയുടെ സന്ദേശത്തെ കൊണ്ടുവന്നെങ്കിൽ എന്താകുമായിരുന്നു? അത് പ്രവർത്തിക്കുകയില്ലായിരുന്നു. അതുമല്ല, മോശയുടെ സന്ദേശം യേശുവിൽ പ്രവർത്തിക്കുകയുമില്ല. രണ്ടുമല്ല, ലൂഥറൻ സന്ദേശത്തിന് ബെസിലിയുടേത് പ്രവർത്തിക്കില്ല. അഥവാ നേരെ തിരിച്ചും, ബെസിലിയുടേത് ലൂഥറിലും. ഇന്ന് നമുക്ക് നമ്മുടെ അവസാനത്തെ മഹത്തായ മതപരിഷ്കാരം പെന്തക്കോസ്തായിരുന്നു. മാത്രമല്ല, ഇന്ന് നാം അതിൽ നിന്നും നീങ്ങിക്കൊണ്ടുമിരിക്കുന്നു. പെന്തക്കോസ്ത് സന്ദേശം ഇതുമായി കൂട്ടിക്കലർത്താനാകില്ല. എന്നാൽ ഇത് മറ്റൊരു ദിവസമാണ്. ഇതെല്ലാം ദൈവത്തിന്റെ മുഴുവൻ വചനമാണ്. എന്നാൽ ഇത് പണിയുകയാണ്. ഇങ്ങനെ കാലുകളും കൈകളും കടന്നു വന്നിട്ട് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടലിന് ഒരു മണവാട്ടിയെ ഉരുവാക്കുന്നു. കാണുന്നോ, ചെയ്യരുത്. അവിടെ പിന്നിലുള്ള ജനങ്ങളുടെ സ്ഥാനം മാറ്റരുത്. അവർ അവരുടെ സന്ദേശത്തിൽ ജീവിച്ചു. അവരെല്ലാവരും കടന്നുവരും. അതായിരുന്നു ആ മണവാട്ടിയിലുണ്ടായിരുന്നത്. കോതമ്പിന്റെ തണ്ണിൽ കൂടി ജീവൻ കടന്നു പോകുന്നത് പോലെയാണ്. അത് കോതമ്പിനെ വിട്ട് ആ തോട് നീങ്ങുന്നു. എന്നാൽ ആ നിലത്ത് വീണ കോതമ്പിന്റെ വിത്തിലുണ്ടായിരുന്ന സ്വരൂപം അതിൽ നിന്നും സ്വയം രൂപപ്പെട്ടു വരുന്നു. വളരെ നാളുകളായില്ല, ഒരു ജർമ്മനിക്കാരനായ എഴുത്തുകാരൻ എഴുതിയ ഒരു വിമർശനം ഞാൻ വായിക്കാനിടയായി. അയാൾ പറയുന്നത്, ലോകത്തെമ്പാടുമുള്ള മതഭ്രാന്തന്മാരിൽ വെച്ച് വില്യം ബ്രൻഹാം അവരുടെ എല്ലാവരുടെയും മുകളിലാണ്. അയാൾ പറയുന്നു, എന്താണ്, അയാൾ മറ്റൊന്നുമല്ല, അയാൾ ഒരു ഇന്ദ്രജാലക്കാരനാണ്. അവൻ ഈ കാര്യങ്ങളെ ചെയ്യുന്നു. നോക്കൂ, ആ മനുഷ്യൻ അതറിയാതിരിക്കുന്നു. പിന്നെയോ, അത് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരു വിമർശകനുമാണ്. അയാൾ ദൈവത്തിൽ പോലും വിശ്വസിക്കുന്നില്ല. അയാൾ പറയുന്നു, ഒരു ഇരുണ്ട കാലഘട്ടമുണ്ടാക്കിയ ദൈവം വയറിന് ചുറ്റും തന്നെ കൈയുറ്റിക്കൊണ്ട് ഒരു കൂട്ടം ക്രിസ്ത്യാനികളെ നോക്കി ചിരിക്കുന്നു. അമ്മയാകാൻ പോകുന്നവരും അവന്റെ സ്വന്തം ശിഷ്യന്മാരായിരിക്കുന്നവരും അമ്മമാരും അവരുടെ കൊച്ചുകുട്ടികളെയും സിംഹങ്ങൾ അവരെ തിന്നുന്നു. എന്നാലോ ഒരു കൈ പോലും തിരിച്ചിട്ടില്ല. എവിടെയാണ് ജഡിക മനസ്സ് നിങ്ങൾ കാണുക? എവിടെയാണോ വിദ്യാഭ്യാസവും മറ്റുമുള്ളത് അവിടെ ദർശനം ഗ്രഹിക്കാൻ കഴിയില്ലെന്നറിയില്ലേ? ആ കോതമ്പ് മണി നിലത്ത് വീഴുന്നുണ്ടായിരുന്നു. യേശുവിനെ നിലത്ത് വീണിട്ട് വീണ്ടും ഉയർത്തെഴുന്നേൽക്കേണ്ടിയുണ്ടായിരുന്നത് പോലെ അങ്ങനെ തന്നെ പെന്തക്കോസ്തിൽ ഉളവായ സഭയും നിലത്ത് വീണു. ആ ഇരുണ്ട യുഗത്തിൽ അവയ്ക്ക് ഭൂമിയുടെ അടിയിൽ പോകേണ്ടതുണ്ടായിരുന്നു. ഏതൊരു കോതമ്പിനും ഭൂമിയുടെ അടിയിലേക്ക് പോകുന്ന ഏതൊരു വിത്തിനും മുളയ്ക്കണമെന്നുണ്ടെങ്കിൽ അതവിടെ അന്ധകാരത്തിന്റെ സമയത്ത് കിടക്കേണ്ടതുണ്ട്. എന്നാൽ അത് മാർട്ടിൻ ലൂഥർ മുളയ്ക്കാൻ തുടങ്ങി, വെസ്ലിയിലൂടെ കടന്നു വന്നു, അത് പെന്തക്കോസ്തിലൂടെ കടന്ന് ഇപ്പോൾ ആ വിത്തിലേക്ക് കടന്നു പോകുന്നു. ഇപ്പോൾ അവർ അവിടെ പിന്നിൽ ഉപേക്ഷിച്ചു കളഞ്ഞ വിഭാഗീയ സഭാ സമ്പ്രദായങ്ങൾ അവരെല്ലാം തണ്ടുകളാണ്. ആ വിഭാഗീയ സഭാ സമ്പ്രദായത്തെ അതിനെ ചുട്ടരിക്കേണ്ടതുണ്ട്. എന്നാൽ ആ ഓരോ മതപരിഷ്കർത്താക്കളിലും കൂടി കടന്നു വന്ന ആ യഥാർത്ഥമായ കോതമ്പ് മണി മണവാട്ടിയിൽ മുകളിലേക്ക് എടുക്കപ്പെടും. അത് എല്ലാം കൂടി ചേർന്നാണ് ആ മണവാട്ടിയെ ഉണ്ടാക്കുക. ഇപ്പോൾ വളരെ നാളുകളായില്ല, അവിടെ ഇംഗ്ലണ്ടിൽ അവരുടെ ഒരു കൂട്ടം ജനം, അവർ നീളമുള്ള മുളിയോടുകൂടിയ കുട്ടികളും മറ്റും യേശുവിനെ ഡാഡി ഓ എന്നും വേണ്ടാത്തെല്ലാം അലറി വിളിച്ചുകൊണ്ട് അവർ ക്രൂശീകരണത്തെ അനുകരിച്ചത് നാം കണ്ടതാണ്. അത്തരമുള്ള നിന്ദ്യർ. ഇപ്പോൾ നിങ്ങൾ പറയും അത് ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ്. ഇവിടെ അമേരിക്കയിലെ കഴിഞ്ഞയാഴ്ചയിലെ പത്രത്തിൽ എന്തായിരുന്നു എന്ന് ശ്രദ്ധിക്കൂ. ഒരു നല്ല സ്കൂളിൽ നിന്നും വേദശാസ്ത്രത്തിൽ ഡോക്ടർ ബിരുദം നേടിയ ഏതോ ഒരു മഹാൻ പറഞ്ഞിരിക്കുന്നു അത് ക്രൂശീകരണം ഒരു അഭിനയമായിരുന്നു. ഇപ്രകാരം പറയുന്നു, യേശു സ്വയം അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നെന്നും അവൻ ഈ മാൻഡ്രേക് എന്ന കാട്ടുപുല്ലിന്റെ ചാർ കുടിച്ചിരുന്നു എന്നും പറയുന്നു. അതിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്നത് അതിനെ നമുക്ക് ഉൽപ്പത്തിയിൽ കാണാവുന്നതാണ്. അത് ഒരുതരം കഞ്ചാവോ മറ്റോ പോലുള്ള ഒരു പാഴ്ചെടിയാണ്. അത് അവിടെ പൂർവ്വദിക്കുകളിൽ കണ്ടുവരുന്നു. അത് നിങ്ങൾ കുടിച്ചാൽ നിങ്ങളെ ഉറക്കത്തിലാക്കും. ഒരുപക്ഷെ നിങ്ങൾ മരിച്ചതുപോലെ സ്തംഭനാവസ്ഥയിലായി. നിങ്ങൾ അങ്ങനെയായിട്ട് ഒരു വട്ടം കുടിച്ചാൽ രണ്ടു മൂന്ന് ദിവസമുണ്ടായിരിക്കും. അയാൾ പറയുന്നു, അവർ യേശുവിനെ പുളിച്ച വീഞ്ഞു കൊടുക്കുന്ന നേരം ഒരുപക്ഷെ അത് മാൻഡ്രേക് പുളിച്ചയുടെ ചാറാകാം കൊടുത്തത്. അവർ അത് ചെയ്തപ്പോൾ അവരത് കൊടുത്തു. അവൻ സ്തംഭനാവസ്ഥയിൽ മരിച്ചതുപോലെയായി. അവർ അവനെ കല്ലറയിൽ വെച്ചു. അവർ അവനെ അവിടെ കിടത്തി. അതിന് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അവൻ അവിടെ നിന്ന് ഉണർന്നെഴുന്നേൽക്കുകയും എല്ലാം ശരിയായി തീരുകയും ചെയ്തു എന്നാണ്. ശരി, പറയുന്നു, പിന്നെ അവൻ ഇന്ത്യയിലേക്ക് പോയി. എവിടെയോ ഒരു സാധാരണ മരണം സംഭവിക്കും പോലെ മരിച്ചു. ഒരു കപട മതത്തെ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ആദ്യമായി ആ വിമർശകന് ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് നോക്കൂ. ഈ ദിവസത്തെ പ്രവചനത്തെ നിവർത്തിക്കാനായി നാം പരിഹാസികളുടെ കാലത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കാണുക. ദൈവം തന്റെ വചനത്തെ ഓരോ കാലത്തിലേക്ക് അനുവദിച്ചിരിക്കുന്നു. ആ ഓരോ കാലവും അത് പ്രത്യക്ഷമാക്കേണ്ടതുണ്ട്. മാത്രമല്ല ആ കാലത്തിലേക്കുള്ള വചനം നിറവേറ്റാനായി മനുഷ്യരെയും ഉന്നയിപ്പിച്ചിരിക്കുന്നു. അവൻ തന്റെ വചനത്തെ ഓരോ സമയത്തേക്ക് ഭാഗിച്ചപ്പോൾ അവൻ അതിനായി ഒരു മനുഷ്യനെയും അനുവദിച്ചു. അവൻ മോശയുടെ സമയത്ത് അനുവദിച്ചപ്പോൾ അവൻ അതിലേക്ക് മോശയെ അനുവദിച്ചു. മനുഷ്യപുത്രൻ ജനിക്കേണ്ടതായ സമയം അനുവദിച്ചപ്പോൾ അവൻ അതിനായി അവനെ അനുവദിച്ചു. ബൈബിൾ പറയുന്നത് പോലെ ഓരോ കാലത്തേക്കും അവൻ തന്റെ മനുഷ്യരെ മുൻകുറിക്കപ്പെട്ട് അനുവദിക്കുന്നു. ദൈവം അനന്തരം സർവശക്തനും സർവാധികാരമുള്ളവനും സർവവ്യാപിയും സർവജ്ഞാനിയുമാണെങ്കിൽ അവൻ ആരംഭം മുതലുള്ള സകല കാര്യങ്ങളും അറിയുന്നവനാണ്. അതിനാൽ അവൻ അറിഞ്ഞിരുന്നു. അവിടെ നിരക്ക് പുറത്തായി യാതൊന്നുമില്ല. അത് അങ്ങനെയാണ് എന്ന് നാം ആണ് ചിന്തിക്കുന്നത്. അത് സകലതും ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നിലേക്ക് നോക്കി അവന്റെ വചനത്തിൽ അവൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നോക്കിയാൽ നമുക്കത് തിരിച്ചറിയാൻ സാധിക്കും. ഇപ്പോൾ ഇതൊന്ന് ചിന്തിക്കൂ. ആദ്യം കപ്പ് കലർത്തിയ വീഞ്ഞ് അവർ അവന്റെ വായിലൊഴിച്ചപ്പോൾ അവൻ അതിനെ തുപ്പിക്കളഞ്ഞു എന്ന കാര്യം ആ മിനിസ്റ്റർ ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ആദ്യമേ അവനത് കുടിച്ചില്ല. കാണുന്നോ, പരിഹാസികൾ എഴുന്നേൽക്കുന്നു. വേറൊരു കാര്യം, ഈ നസറേനായ യേശു എങ്ങനെയാണ് പഴയ നിയമത്തിലെ ഓരോ പ്രവചനവും അവന്റെ ജീവിതവും എങ്ങനെയാണ് യോജിച്ചു പോകുന്നത്? അതെങ്ങനെയായിരിക്കണം? അപ്രകാരമല്ലെങ്കിൽ അത് ദൈവത്തിൽ നിന്ന് നിയമിക്കപ്പെട്ടതല്ല. അവന്റെ ജീവിതം പഴയ നിയമത്തിലെ ഓരോ പ്രവചനവുമായി ഒത്തുപോകുന്നു. മറ്റൊരു കാര്യം, ആ ശിഷ്യന്മാർ അവനെ അങ്ങനെ കൃത്യമായി ഉണ്ടാക്കിയെങ്കിൽ പിന്നെ എന്തിനാണ് അവർ ഓരോരുത്തരും രക്തസാക്ഷികളായി മരിച്ചത്? അപ്പോസ്തലായ പത്രോസ് പോലും ഇങ്ങനെ പറഞ്ഞു, എന്നെ തലകീഴായി തറയ്ക്കുക, ഞാൻ അവനെ പോലെ മരിക്കാൻ യോഗ്യനല്ല. അവർ എങ്ങനെയാണ് അന്ത്രയോസനെ പിടിച്ച് കുരിശിന് വശത്തായി അവനെ തറച്ചത്? അവർ ഓരോരുത്തരും അവരുടെ സ്വന്തം രക്തത്താൽ സാക്ഷ്യത്തെ മുദ്രണം ചെയ്തു. അവർ അവനെ വിശ്വസിക്കുകയും അവനെ സ്നേഹിക്കുകയും അവരുടെ ജീവനെ അവനായി നൽകുകയും ചെയ്തു. അവൻ ഒരു കൃത്രിമക്കാരൻ ആയിരുന്നെങ്കിൽ അവർക്കിങ്ങനെ ഒരു കാര്യം എങ്ങനെ ചെയ്യാനാകും? കാണുന്നോ, ആ ആത്മീയമായ പ്രയോഗത്തെ ജനങ്ങൾക്കത് ലഭിക്കുന്നില്ല. വളരെ നാളുകളായില്ല. ഇവിടെ ഒരു മഹാനായ മനുഷ്യണ്ടായിരുന്നു, ഏതോ ഒരു മഹാ രബ്ബിയാണ് അത് എഴുതിയത്. മോശയെ ചെങ്ങടലിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ യഥാർത്ഥത്തിൽ വെള്ളമുണ്ടായിരുന്നില്ല. വെള്ളത്തിന് ഒരിക്കലും ഭിത്തി പോലെ നിൽക്കാൻ കഴിയില്ല. പറഞ്ഞു, അവിടെ എന്തായിരുന്നു? മരിച്ച കടലിന്റെ മറ്റേറ്റത്ത് അവിടെ ഒരു ഓടക്കാടിന്റെ കൂട്ടമുണ്ടായിരുന്നു. അവൻ ആ ഓടക്കാടിന്റെ വെള്ളത്തിലെ ഓടക്കാടിലൂടെ കടന്നുപോയി. അവിടെ വെള്ളമില്ലായിരുന്നു, ഓടക്കാട് മാത്രം, ഓടക്കാടിന്റെ സമുദ്രം. അവർ അതിലൂടെ കടന്നു. അവർ അനേക വൈദികരത് വിശ്വസിക്കുകയും അവർ അതിനെ സ്വീകരിക്കുകയും ചെയ്തു. ഇവിടെ വളരെ നാളുകളായില്ല. ആദ്യത്തെ ശൂന്യാകാശ യാത്രി മുകളിലേക്ക് പോയി. അയാൾ തിരികെ വന്നു. അയാൾക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഒന്നും അവിടെ കാണാനായില്ല. അത് ദൈവ വേലക്കാരെ പോലും ചുറ്റിനും ചുറ്റിച്ചു കളഞ്ഞു. ദൈവം അവിടെ നേരെ മുകളിലായി. 180 മൈലുകൾക്കപ്പുറത്ത് എവിടെയോ ആണ് ജീവിച്ചിരുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്താണ്? എന്റെ വിദ്യാഭ്യാസവും ഈ ലോകത്തിന് ജ്ഞാനവും സഭയെ ഒരു കൂട്ടം സാധാരണ കാട്ടുപുല്ലാക്കിയിരിക്കുന്നു. ആ അതിന്റെ വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ രീതിയും ശാസ്ത്രവും പരിഷ്കാരവും പിശാചിൽ നിന്നുമാകുന്നു. ഇത് പിശാചിന്റെ സാംസ്കാരിക ഉയർച്ചയാണ്. ബൈബിൾ അങ്ങനെ പറയുന്നു. നമുക്ക് വരുവാനുള്ള പരിഷ്കാരങ്ങൾക്ക് ഈ പരിഷ്കാരങ്ങളുമായി ഒരിക്കലും ഒന്നും ചെയ്യാനില്ല. അതിന് ഇതുമായി ഒരിക്കലും ഒന്നുമില്ല. ഈ ശാസ്ത്രീയ ലോകത്തിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ പരിഷ്കാരത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു പരിഷ്കാരമുണ്ട്. കൂടുതൽ ശാസ്ത്രം ശാസ്ത്രീയമായി നമുക്ക് ലഭിക്കുന്നതോറും വീണ്ടും നാം മരണത്തിലേക്കും മറ്റും നീങ്ങുന്നു. മരണത്തിന്റെ കടിയിലും മറ്റും നാം പെടുന്നു. ആ പുതിയ പരിഷ്കാരത്തിൽ മരണമുണ്ടായിരിക്കുകയില്ല. രോഗമോ ദുഃഖമോ അഥവാ വേദനയോ ഉണ്ടായിരിക്കുകയില്ല. കാണുന്നു, അവിടെ അതിൽപ്പെട്ട യാതൊന്നും കാണില്ല. അതിനാൽ ഈ പരിഷ്കാരങ്ങൾ നശിപ്പിക്കേണ്ടതുണ്ട്. എന്തെന്നാൽ ഇത് പിശാചിൽ നിന്നുള്ളതാകുന്നു. കായിന്റെ വംശമാണ് പട്ടണങ്ങളെയും നഗരങ്ങളെയും പണിതും പാട്ടുപാടുന്ന വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കിയും മറ്റും ശാസ്ത്രീയമായി തീർന്ന പരിഷ്കാരം തുടങ്ങി എന്നാം ഉൽപ്പത്തി നാലിൽ കണ്ടു. ജനങ്ങൾ മതഭക്തിയുള്ളവരായിരുന്നു, എന്നിട്ടും അവർ ദൈവത്തൊന്നും വീണ്ടും അകന്നുകൊണ്ടിരുന്നു. എന്നാൽ ശേത്തിന്റെ വംശം വന്നപ്പോൾ അവർ കടന്നു വരാൻ തുടങ്ങി, കർത്താവിന്റെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ആ ഒരു ചാതുര്യത്തെ പറ്റി സംസാരിക്കൂ. ഒരു സഭയെ പറ്റി പറയുമ്പോൾ ആരുടെയെങ്കിലും വിചാരങ്ങളെ മുറിപ്പെടുത്താൻ വേണ്ടിയല്ല ഞാനിവിടെ ആയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇവിടെ ഈ സഭയിൽ ഉൾപ്പെട്ടതാണെങ്കിൽ നിങ്ങളുടെ വിചാരത്തെ വ്രണപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. കാരണം നല്ലവരായ ജനങ്ങൾ മറ്റു സഭകളിൽ ഉള്ളതുപോലെ ഇവിടെയുമുണ്ട്. എന്നാൽ ഞാൻ കഴിഞ്ഞയാഴ്ചയിൽ ഷെവർപോർട്ടിലായിരിക്കുമ്പോൾ കത്തോലിക്ക സഭ നടത്തിയ ഒരു പ്രസ്താവന വായിക്കുകയായിരുന്നു. അവർ അത് കൃത്യമായും ചെയ്യുമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നതിനെ നിവൃത്തിയാക്കുന്നതിനും മറ്റും അവർ ഒരു മഹത്തായ എക്യൂമെനിക്കൽ കൌൺസിലിലേക്ക് ഒരുമിച്ച് കൂടി വരുന്നത് നാം കാണുന്നു. വളരെ കൃത്യമായിരിക്കുന്നു. ഇപ്പോൾ അവർ പറയുന്നതായി നാം കണ്ടുകഴിഞ്ഞു. എന്താണ് ബൈബിൾ? പ്രൊട്ടസ്റ്റന്റിൽപ്പെട്ട ചിലർ ബൈബിളിലുള്ളതിനെ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? പറയുന്നു, ബൈബിൾ ഒരു പുസ്തകമല്ലാതെ മറ്റൊന്നുമല്ല, സഭയുടെ ഒരു ചരിത്ര പുസ്തകം. ഏകദേശം 250 വർഷങ്ങൾക്ക് മുമ്പ് പോലെ അവർക്കതിന്റെ സാഹിത്യ രചനകൾ പോലും ഉണ്ടായിരുന്നില്ല. അത് എല്ലായ്പ്പോഴും സഭയായിരുന്നു. പറയുന്നു, ബൈബിളല്ല അത്, സഭയായിരുന്നു. സഭ എന്താണോ ചെയ്തത് അതിന്റെ ചരിത്രം മാത്രമാണ് ബൈബിൾ. അത് എത്ര ചാതുര്യമായ ഒരു കളവാണ്! എന്താണ്? കഴിഞ്ഞ 3000 വർഷങ്ങളായി നമ്മുടെ പക്കൽ ബൈബിളുണ്ട്. ക്രിസ്തുവിന്റെ വരവന് 100 കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് പഴയ നിയമത്തിലെ വചനങ്ങൾ എഴുതപ്പെട്ടത്. പിശാചിന്റെ ഒരു ചാതുര്യമായ കാര്യം മാത്രം. ബൈബിളിനെ പരിഹസിക്കുന്നതും കളിയാക്കുന്നതും പുറത്തെറിഞ്ഞുകളായി ശ്രമിക്കുന്നതും മറ്റും ഈ ദിവസം നാം കാണുമ്പോൾ ദൈവത്തിന് ആ സഭയെ എന്തിനാലെങ്കിലും കുറ്റം വിധിക്കേണ്ടതായിട്ടുണ്ട്. അവന് അങ്ങനെ കഴിയില്ല. 20 മൈൽ സ്പീഡ് വേഗതയിൽ വാഹനമോടിക്കാനേ പാടുള്ളൂ എന്ന ഒരിടത്തുകൂടി ഞാൻ 30 മൈൽ വേഗതയിൽ വാഹനമോടിച്ചാൽ അവിടെ 20 മൈൽ സ്പീഡ് വേഗതയിൽ മാത്രമേ എനിക്ക് വാഹനമോടിക്കാൻ അനുവാദമുള്ളൂ എന്ന എന്തെങ്കിലും ഇല്ലാതിരുന്നിട്ട് അവർക്കവിടെ തെരുവിലേക്ക് വന്ന് എന്നെ അറസ്റ്റ് ചെയ്യാനാകില്ല. അവിടെ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ദൈവം സഭയെ ന്യായം വിധിക്കാൻ, ജനങ്ങളെ ഏതെങ്കിലും ഒരു ദിവസം ന്യായം വിധിക്കാൻ പോവുകയാണ്. നാം അതറിയുന്നു, ഒരു ന്യായവിധി വരുന്നു. അങ്ങനെ അവൻ കത്തോലിക്ക സഭയാലാണ് ന്യായവിധി നടത്തുന്നതെങ്കിൽ ഏത് കത്തോലിക്ക സഭയായിരിക്കും? അവൻ അതിനെ മെത്തോഡിസ്റ്റ് സഭ മൂലം ചെയ്യുന്നെങ്കിൽ പിന്നെ ബാപ്റ്റിസ്റ്റ് നഷ്ടമായോ? അവൻ ഒന്നസ് മൂലമാണ് ന്യായം വിധിക്കുന്നതെങ്കിൽ ടൂണസുകൾ നഷ്ടമായോ? കാണുന്നോ, അവൻ എന്തിനാൽ ന്യായം നടത്താൻ പോകുന്നു? ക്രിസ്തുവിനാൽ അവൻ ന്യായവിധി ചെയ്യാൻ പോകുന്നു എന്ന് അവൻ പറയുന്നു. ക്രിസ്തു വചനമാണ്, അതിനാൽ അത് ദൈവത്തിന്റെ വചനമാണ്. അത് ദൈവം ന്യായവിധി നടത്തും. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം ജഡമായി നമ്മുടെ ഇടയിൽ പാർത്തു, അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ. കാണുന്നോ, അവൻ തന്റെ വചനത്താൽ അതിനെ ന്യായവിധി നടത്തും. സഭയെ അംഗീകരിക്കൂ. ബൈബിളോ? അതിന്റെ ആവശ്യമില്ല. അത് സഭയാണ് എന്ന് പറഞ്ഞ് അവർ ഈ ദിവസങ്ങളിൽ ബൈബിളിനെ പുറത്താക്കി കളയാൻ ശ്രമിക്കുന്നത് നാം ഇപ്പോൾ കണ്ടുകഴിഞ്ഞു. അങ്ങനെ അവർക്ക് ഏത് വിധത്തിലുള്ള മതവിശ്വാസത്തെയും മറ്റും ഉണ്ടാക്കാനും അതനുസരിച്ച് നടക്കാനും കഴിയും. അതെ, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ ഷെവർപോർട്ടിൽ വെച്ച് സംസാരിച്ചതുപോലെ ആ തിരുവത്താഴത്തിൽ അവർ ആ യാഗ കുഞ്ഞാടിനെ കൊല്ലുമ്പോൾ 7 ദിവസത്തിലുടനീളം അവരുടെയിൽ പുളിച്ച യാതൊന്നും പാടില്ല. പുളിച്ച യാതൊന്നും, പുളിപ്പില്ലാത്ത അപ്പമായിരിക്കണം. ഓരോ കാര്യവും പുളിപ്പില്ലാത്തതായിരിക്കണം. അത് 7 സഭാകാലങ്ങളെ പ്രതിനിധീകരിക്കുന്നു. അതിന്റെ പുസ്തകം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അവിടെ പുളിച്ച യാതൊന്നും പാടില്ല. എന്താണ് അത്? എന്തോ ചെറുതുമായി അതിനെ കൂട്ടിക്കലർത്തിയതാണ്. നാം മതവിശ്വാസത്തെയും സമ്പ്രദായത്തെയും മറ്റെല്ലാത്തിനെയും വചനമായി കൂട്ടിക്കലർത്തുന്നു. അപ്പോഴും നാം അതിനെ വചനമെന്ന് വിളിക്കാൻ ശ്രമിക്കുന്നു. 7 ദിവസം മുഴുവനും പുളിച്ച യാതൊന്നും പാടില്ല. ഇന്നത്തേക്കുള്ളത് എന്തായാലും അത് തിന്നുക, നാളേക്കായി സൂക്ഷിക്കാൻ ശ്രമിക്കരുത്. ശേഷിച്ചതിനെ പ്രഭാതമാകും മുമ്പ് തീയിൽ കത്തിച്ചു കളയണം. എന്തെന്നാൽ ഒരു പുതിയ സന്ദേശം, ഒരു പുതിയ കാര്യം കടന്നു വരാനുണ്ട്. നോക്കൂ, അതിനെ അടുത്തതിലേക്ക് വച്ചിരിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് സഭയുടെ മനോഭാവമായി മാറിയിരിക്കുന്നു. ഒരു ഉണർവ് കടന്നുപോയ ശേഷം ആദ്യത്തെ കാര്യം എന്താണെന്നറിയാമോ? ഏകദേശം 3 വർഷത്തിനുള്ളിൽ അത് അതിന്റെ മേലൊരു വിഭാഗീയ സഭ സംഘടന ഉണ്ടാക്കുന്നു. ഒരു സംഘടന വിഭാഗീയ സഭ ആരംഭിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇത് 20 വർഷങ്ങളായി വീശിക്കൊണ്ടിരിക്കുകയും ഒരു സംഘടനയും ഉണ്ടായിട്ടുമില്ലെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇനി ഒരിക്കലും ഉണ്ടാകുകയുമില്ല. ഇത് അവസാനമാകുന്നു. കോതമ്പ് വീണ്ടും തിരികെ കോതമ്പിലേക്ക് വന്നിരിക്കുന്നു. ആ കോതമ്പിനെ അതിന്റെ ധാന്യത്തിലേക്ക് തിരികെ വരേണ്ടതുണ്ട്. അതിൽ നിന്നും തോട് പുറത്തേക്ക് തള്ളപ്പെടേണ്ടതുണ്ട്. പാകപ്പെടാനായി കോതമ്പ് സൂര്യന്റെ സാന്നിധ്യത്തിൽ തീർത്തും കിടന്നിരിക്കണം. കുറച്ചു നാളുകൾക്ക് മുമ്പ് കിഴക്കൻ തീരപ്രദേശത്ത് ആ വലിയ അന്ധകാരമായി തീർന്നു. അതൊരു അപരിചിതമായ കാര്യമായിരുന്നില്ലേ? അവർക്കത് മനസ്സിലാക്കാനായില്ല. ടെക്സാസ് കഴിഞ്ഞയാഴ്ചയിൽ അന്ധകാരത്തിൽ മൂടിപ്പോയി. അവർക്കത് മനസ്സിലാക്കാനായില്ല. അതൊരു അടയാളമായിരുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ? രാജ്യങ്ങൾ തകരുന്നു എന്ന് നിങ്ങൾക്കറിയില്ലേ? ഇസ്രായേൽ അവളുടെ മാതൃരാജ്യത്തിലായിരിക്കുന്നു. ഈ അടയാളങ്ങൾ നാം അന്ത്യത്തിലായിരിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. അതേ സമയം തന്നെ അത് അന്ധകാരമാക്കുന്നു. അത് പ്രവാചകൻ പറഞ്ഞിരുന്ന ഒരു അടയാളമായിരുന്നു, നിങ്ങൾക്കറിയില്ലേ? അതെ, എന്നാൽ സന്ധ്യാസമയത്തോ വെളിച്ചമാകും. അതായത് സന്ധ്യാസമയത്ത് അന്ധകാരമുണ്ടാക്കലും മറ്റും അവ ഇപ്പോഴായിരിക്കുന്ന രീതിയിൽ തന്നെ തുടരുമ്പോഴും ഒരു വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നു. അത് എപ്രകാരം അന്ധകാരമാക്കിയോ നോക്കൂ. പോപ്പ് ഇവിടെ കടന്നു വന്നതേ ഉള്ളൂ. ഓർക്കൂ, കൂടത്തിൽ വെച്ച് അവരെല്ലാവരും, നിങ്ങൾക്ക് ടേപ്പ് കിട്ടിയിട്ടുണ്ട്, ഞാൻ നിരൂപിക്കുന്നത് നിങ്ങൾ എല്ലാവരും അത് എടുത്തിരിക്കുന്നു എന്നാണ്. കൂടാരത്തിൽ വെച്ച് കർത്താവ് അവിടെ വെച്ച് കാണിച്ചു തന്നത് എങ്ങനെയാണ്, കൃത്യമായും ആ സഭാകാലങ്ങൾ എവിടെയാണ്, എപ്രകാരമായിരിക്കും ആ സഭകളെ ഈ പുസ്തകത്തിൽ വരച്ചിരിക്കുന്നത് നിങ്ങൾ കാണുക. ഞാൻ അവിടെ ചുമറുള്ള ബോർഡിന്മേൽ വരച്ചു. പരിശുദ്ധാത്മാവ് ഒരു വലിയ അഗ്നിസമമായി ഇറങ്ങി വന്നില്ലായിരുന്നു എങ്കിൽ 300 or 400 പേർ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ തന്നെ സ്വയം അവിടെ നേരെ ചുമരരികിലേക്ക് ഇറങ്ങി വന്ന് അവയെ അവിടെ വരച്ചു. പോപ്പ് ഇവിടേക്ക് യാത്ര തുടങ്ങുമ്പോൾ ചന്ദ്രൻ എങ്ങനെയാണോ ഇരുട്ടിലാക്കപ്പെട്ടു, അവർ അതിന് ചിത്രത്തെ എടുത്താൽ അത് ഇപ്രകാരമാണോ അവിടെ പ്രസംഗവേദിയിൽ വരയ്ക്കപ്പെട്ടതുപോലെ തന്നെയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം തന്റെ യാത്രാ പരിപാടിയെ 13-ാം തീയതിയിലേക്കാണ് നിശ്ചയിച്ചത്. 13 പടികൾ കയറി. 13 എന്ന സംഖ്യയുള്ള ഈ രാജ്യത്തിലെ 13 പേർക്ക് തിരുവത്താഴം കൊടുത്തു. എല്ലായിടവും ഇരുട്ടിലാക്കപ്പെട്ടു. നാം എവിടെയാണ് നിങ്ങൾ കാണുന്നില്ലേ? നാം അവസാന കാലത്തായിരിക്കുന്നു. പരിഹാസികൾ അന്ത്യനാളുകൾ എഴുന്നേറ്റിട്ട് പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സകലവും സൃഷ്ടിയുടെ ആരംഭത്തിലിരുന്ന പോലെ തന്നെ ഇരിക്കുന്നു, യാതൊരു വ്യത്യാസങ്ങളുമില്ല എന്ന് പറയും. എന്നാൽ ഈ വക കാര്യങ്ങൾ സംഭവിക്കുന്നു തുടങ്ങുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ തല ഉയർത്തുവിൻ, തയ്യാറാകുവിൻ. ഏത് സമയത്തും എന്ത് സംഭവിക്കാം, ക്രിസ്തു തന്റെ സഭയ്ക്കായി വരുന്നു. ഇപ്പോൾ അവരത് വിശ്വസിക്കില്ല. എന്നാൽ ഇത് ഒരു അവരാണ് ആ തിരുവെഴുത്തുകളെ നിറവേറ്റുന്നതെന്ന് അവർ തിരിച്ചറിയുന്നില്ല. ജനങ്ങൾ ഈ വക കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ വക കാര്യങ്ങൾ പറയുമ്പോഴും വാസ്തവമായും അത് തിരിച്ചറിയാതിരിക്കുന്നു. അവരാണ് ആ തിരുവചനങ്ങളെ നിറവേറ്റുന്നതെന്ന്. എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്നവർ പാടുന്ന അതേ ദൈവം തന്നെയാണ്. അതെന്നറിയാതെ മഹാപുരോഹിതനായ കയ്യഫാവും ആ ദിവസത്തെ മറ്റെല്ലാ പുരോഹിതന്മാരും അവരെ പരിഹസിക്കുകയും അപമാനിക്കുകയും എത്ര നിസ്സാരമാക്കുകയും ചെയ്തതെങ്ങനെ? 22-ാമത്തെ സങ്കീർത്തനത്തിൽ അവർ എന്റെ കൈകളെയും കാലുകളെയും തുളച്ചു. അവരത് ആലയത്തിൽ പാടിക്കൊണ്ടിരിക്കുമ്പോൾ അവൻ കുരിശിൽ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവർ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതിനെ കുറിച്ച് അല്പം പോലും അറിഞ്ഞിരുന്നില്ല. യേശുവും ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ അവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് ഇവർ അറിയുന്നില്ല. എന്തെന്നാൽ തിരുവചനത്താൽ അന്ധരാക്കപ്പെടും എന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നത് വാസ്തവമായിരുന്നു. ക്രിസ്തു സഭയ്ക്ക് വെളിയിലായിരുന്ന് അകത്തേ കടക്കാൻ ശ്രമിക്കുന്ന ഈ അവസാന നാളുകളിൽ കത്തോലിക്കലും പ്രൊട്ടസ്റ്റന്റുകളും അതേ കാര്യത്താൽ വചനത്താൽ അന്ധരാക്കപ്പെടുമെന്ന് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്ന നിങ്ങൾക്കറിയാമോ? എന്തുകൊണ്ടെന്നാൽ നീ പറയുന്നു, ഞാൻ ധനവാൻ ധമ്മനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കിയാൽ വെളിപ്പാട് 3. അവിടെയാണ് നിങ്ങൾ തിരികെ വീണ്ടും അന്ധതയിലേക്ക് നീങ്ങി ദൈവത്തിന്റെ കാര്യങ്ങളെ ചവിട്ടിപതിച്ച് അവർക്ക് കഴിഞ്ഞാൽ അവർക്ക് അതുമായി യാതൊന്നും ചെയ്യാനെന്ന് പറഞ്ഞ് വൈദ്യനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ സഭയ്ക്ക്, മണവാട്ടിക്ക് അത് അവൾക്ക് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടില്ലെന്നാൽ ഒരു രഹസ്യഭേദനമാണ്. അത് അവൾക്ക് രഹസ്യമായിരുന്ന ഒരു കാര്യത്തെ ദിവ്യമായി അറിയിച്ചതാണ്. അത് ആ വെളിപ്പാട് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന വെളിപ്പാടിനായി ക്രിസ്തുവിന് യഥാർത്ഥ മണവാട്ടി കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊരു വെളിപ്പാടാണ്. എന്തെന്നാൽ വെളിപ്പാട് വിശ്വാസമാകുന്നു. നിങ്ങൾക്ക് വിശ്വാസത്തെ കൂടാതെ വെളിപ്പാടുണ്ടായിരിക്കാൻ കഴിയില്ല. വിശ്വാസം ഒരു വെളിപ്പാടാണ്. എന്തെന്നാൽ അത് നിങ്ങൾക്ക് എന്തോ വെളിപ്പെടുത്തപ്പെട്ടതാണ്. വിശ്വാസം ഒരു വെളിപ്പാടാകുന്നു. അബ്രഹാമിനോട് ചെയ്തതുപോലെ വിശ്വാസം എന്നത് എന്തോ ചിലത് നിങ്ങൾക്ക് വെളിപ്പെട്ടതാണ്. അത് അങ്ങനെ അല്ലാതിരുന്നിട്ടും അവന് വെളിപ്പെടുത്തപ്പെട്ടതിന് വിപരീതമായിരുന്ന സകലത്തെയും അവൻ വിരുദ്ധമായത് എന്ന് വിളിച്ചു. ഇപ്പോൾ വിശ്വാസം അത് ദൈവത്തിന് വെളിപ്പാടാണ്. ആളാണ് വിശ്വാസം. അതൊരു വെളിപ്പാടിന്മേലാണ് സഭയായ പൂർണ്ണ ശരീരത്തെയും കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാനൊരു ശ്രേഷ്ഠനായ ബാപ്റ്റിസ്റ്റ് മിനിസ്റ്റർ സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം എന്റെ അടുത്ത് ചർച്ചയ്ക്ക് വന്നതായിരുന്നു. അയാൾ പറഞ്ഞു, ഞാൻ നിങ്ങളെ മനുഷ്യൻ എന്നതിനാൽ സ്നേഹിക്കുന്നു, എന്നാൽ നിങ്ങൾ എല്ലാം കൂടി കൂട്ടിക്കുഴക്കപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എന്നാൽ എന്നെ വചനപ്രകാരം നേരെയാക്കാൻ വേണ്ടി താങ്കൾ പ്രാർത്ഥിക്കാൻ ഞാൻ അപേക്ഷിക്കുന്നു. അയാൾ പറഞ്ഞു കൃത്യമായും ഗ്രീക്ക് ഭാഷയിലൂടെയും മറ്റു വചനത്തിനുമേൽ ഓരോ വചനവും വചനവുമായി കാര്യങ്ങളെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്കൊരിക്കലും സാധിക്കില്ല ബ്രദർ ബ്രഹാം. ഞാൻ പറഞ്ഞു, ഓ സാർ, നിങ്ങൾക്ക് അതിലധികം നന്നായി അറിയാം. ഞാൻ പറഞ്ഞു, വളരെ പിന്നിൽ ക്രിസ്തു മരിച്ചിട്ട് 300 വർഷങ്ങൾക്ക് ശേഷവും നിക്കായസമിതിയിൽ തുടങ്ങി ഏത് ഗ്രീക്ക് പണ്ഡിതനാണ് മഹാൻ എന്ന വാദപ്രതിവാദം ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്കതറിയാം. അത് മുഴുവൻ കാര്യങ്ങളും ഒരു വെളിപ്പാടാണ്. അയാൾ പറഞ്ഞു, എനിക്ക് വെളിപ്പാട് സ്വീകരിക്കാനാകില്ല. ഞാൻ ചോദിച്ചു, എന്നാൽ പിന്നെ താങ്കൾ ക്രിസ്തുവിനെ എങ്ങനെ സ്വീകരിക്കാനാകും? അയാൾ പറഞ്ഞു, എന്തുകൊണ്ട്? യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് ബൈബിൾ പറയുന്നല്ലോ. ഞാൻ പറഞ്ഞു, അത് സത്യമാണ്. അത് പരിശുദ്ധാത്മാവ് അവന് വെളിപ്പെടുത്തി കൊടുക്കാതിരുന്നാൽ യേശുവിനെ ആർക്കും ക്രിസ്തുവെന്ന് പറയാനാകില്ല എന്നും കൂടി പറയുന്നു. കാണണോ? അവിടെയാണ് നിങ്ങൾ തിരികെ വീണ്ടും ചുറ്റിത്തെളിഞ്ഞ് തിരികെ വെളിപ്പാടിൽ തന്നെ വീഴുന്നു. അത് ബൈബിളിനാൽ വെളിപ്പെടുത്തേണ്ടതുണ്ട്. കയ്യിനും ഹാബേലിനും വായിക്കാനൊരു ബൈബിൾ ഉണ്ടായിരുന്നില്ല. എന്നാൽ വിശ്വാസത്താൽ അതൊരു വെളിപ്പാടായിരുന്നു. ഹാബേലിനെ വെളിപ്പെടുത്തി. വിശ്വാസത്താൽ ഹാബേൽ കായീനിൽ ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. ഇവിടെ മത്തായി 16:17-18 യേശു ഇവിടെ ചോദിക്കുമ്പോൾ വായിക്കാൻ നമ്മുടെ മക്കൾ സമയമില്ല, എന്നാൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എഴുതിയെടുക്കൂ. അവൻ ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രൻ ആരെന്ന് പറയുന്നു? അവരിൽ ഒരാൾ മോശയെന്നോ ഏലിയവെന്നോ അന്യഥ അങ്ങനെ ഉള്ളതും മറ്റുമാണ് എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അവൻ ചോദിച്ചു, നിങ്ങൾ എന്നെ ആർ എന്ന് പറയുന്നു? അവൻ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. അവൻ പറഞ്ഞു, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. ഈ പാറമേൽ അവൻ ആരാണ് എന്നുള്ള ആത്മീയ വെളിപ്പാടിന്മേൽ യേശു ആരാണ്. മാത്രമല്ല, അവൻ ദൈവത്തിന്റെ വെളിപ്പാടാണ്. ദൈവം ജഡമായി തീർന്ന് ലോകത്തിന് വെളിപ്പെടുത്തി. അവൻ ലോകത്തിലുണ്ടായിരുന്നു. ദൈവം ക്രിസ്തുവിലായിക്കൊണ്ട് ദൈവം എന്തായിരുന്നു എന്നുള്ളത് ഒരു ജഡത്തിലായിക്കൊണ്ട് ലോകത്തെ അവനോട് നിരപ്പിച്ചു പോന്നു. നീ ക്രിസ്തുവാകുന്നു, ആ അഭിഷേകം ചെയ്യപ്പെട്ടവൻ, ദൈവപുത്രൻ. അവൻ പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്കത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ നിനക്കത് വെളിപ്പെടുത്തിയത്. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും. ആ സമയത്തേക്കുള്ള ആ വചനത്തിന്റെ വെളിപ്പാട്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. വെളിപ്പാട് പുസ്തകം ബൈബിളിലെ അവസാന പുസ്തകമാണ്. അത് അവിശ്വാസികൾക്ക് മുദ്രയിട്ടിരിക്കുന്നു. അതിലെ 22-ാമത്തെ അധ്യായത്തിൽ ബൈബിൾ പറയുന്നു, ആരെങ്കിലും ഇതിന്റെ വചനത്തോട് എന്തെങ്കിലും കൂട്ടിയാലോ കുറച്ചാലോ അവന്റെ അംശത്തെ ജീവപുസ്തകത്തിൽ നിന്നും നീക്കിക്കളയും. അങ്ങനെ അതെല്ലാം കൂടി വിശ്വാസികൾക്കായി നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നാം തിരിച്ചറിയുന്നു. മാത്രമല്ല, അത് വെളിപ്പാട് പുസ്തകത്തെ തുറന്ന് ഈ മുഴുവൻ പുസ്തകത്തിന്റെയും രചയിതാവ് ആരാണെന്ന് വെളിപ്പെടുത്തുന്നു. അവൻ പരിഗണനയ്ക്ക് ആൽഫയും ഒമേഗയുമാണ്. ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നേരെ ശരിയാമണ്ണം യേശു ക്രിസ്തു അനന്യനാകുന്നു. അവൻ തന്റെ സഭാകാലങ്ങളിലേക്കുള്ള പദ്ധതികളെ, അവിടെ 7 മുദ്രകളാൽ മുദ്രയിട്ടിരിക്കുന്ന മർമ്മങ്ങളെ സ്വയമായി പൂർണമായി വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഈ പുസ്തകം എഴുതപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴും ഇത് 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കുക. വെളിപ്പാട് 10:7 ഭൂമിയിലെ അവസാന ദൂതൻ തന്റെ നാദം മുഴക്കും വരെ ഈ 7 മുദ്രകൾ തുറക്കപ്പെടുകയില്ല. കാണുന്നോ, അവസാന ദൂതന്റെ നാദത്തിന്റെ നാളുകളിൽ 7-ാമത്തെ ദൂതൻ ആ കാലത്ത് ദൈവത്തിന്റെ മർമ്മം നിവൃത്തിയാക്കും. അത് നാം ജീവിക്കുന്ന ഈ കാലത്തിലാണ്. ലവോദിക്യ കാലത്താണ് നാം ജീവിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇതിനുശേഷം വേറൊരു കാലമില്ല, അതുണ്ടാകാൻ കഴിയില്ല. അങ്ങനെ നാം ലവോദിക്യ കാലത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഈ പുസ്തകത്തെ പിടിച്ചിരിക്കുന്ന ഈ 7 മുദ്രകളും ജനങ്ങൾക്കൊരു മർമ്മമാണ്. അത് ആ ദിവസത്തിൽ തികച്ചും തുറന്നിരിക്കണം. അതാണ് അവൻ അവിടെ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അത് വചനത്തിന് പുറമേതെന്നുള്ള യാതൊന്നുമായിരിക്കില്ല. എന്തെന്നാൽ, നിങ്ങൾക്ക് വചനത്തിൽ നിന്നും ഒന്നും എടുത്തു മാറ്റാനോ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനോ കഴിയില്ല. അത് എല്ലായ്പ്പോഴും വചനമായി ശേഷിക്കേണ്ടതുണ്ട്. എന്നാൽ വെളിപ്പാട് അത് എന്താണെന്നുള്ളത് അതിന്റെ സത്യത്തെ ബാക്കിയുള്ള തിരുവെഴുത്തുമായി യോജിപ്പിച്ച് വെളിപ്പെടുത്തണം. പിന്നെ അത് സത്യമാണെന്ന് ദൈവം സമർത്ഥിക്കുകയും ചെയ്യും. കാണുന്നോ, ദൈവത്തിനൊരു വ്യാഖ്യാതാവിന്റെ ആവശ്യമില്ല. അവൻ തന്റെ സ്വന്തം വ്യാഖ്യാതാവാണ്. സംഭവിക്കും എന്ന് പറഞ്ഞിരുന്ന കാര്യങ്ങളെ നിവൃത്തിയാക്കുന്നതിന് കൂടി അവൻ തന്റെ സ്വന്തം വ്യാഖ്യാനം നടത്തുന്നു. ഇങ്ങനെ ആരംഭത്തിലെന്ന പോലെ അവൻ പറഞ്ഞു, പ്രകാശമുണ്ടാകട്ടെ. അവിടെ പ്രകാശമുണ്ടായി. അതിനൊരു വ്യാഖ്യാതാവിന്റെയും ആവശ്യമുണ്ടായില്ല. അത് സമർത്ഥിക്കപ്പെട്ടു. ഇപ്പോൾ തിരുവചനത്തിൽ നാം അവസാന കാലത്തിൽ അവൻ ചില കാര്യങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. എന്താണ് അത്? അവിടെ ആയിരുന്നു. അങ്ങനെയാണ് യേശു ദൈവപുത്രനായിരുന്നത്. അവൻ അവനെ അയക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. അവൻ തന്റെ നാളുകളിൽ ഭൂമിയിലായിരുന്നപ്പോൾ ജനങ്ങൾ അവനെ വിശ്വസിച്ചിരുന്നില്ല. അവൻ പറഞ്ഞു, തിരുവെഴുത്തുകളെ ശോധന ചെയ്യുവിൻ, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ. അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തികളെ ചെയ്യുന്നില്ലെങ്കിൽ എന്നിൽ വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെ വിശ്വസിപ്പിൻ. എന്തെന്നാൽ അവ ഞാൻ ആരാണെന്ന് സാക്ഷ്യം പറയുന്നു. അതെ, അതിനുശേഷം വെസ്ലിയുടെ കാലം അവൻ ചെയ്ത പ്രവൃത്തികൾ അവൻ ആരായിരുന്നു എന്ന് സാക്ഷീകരിക്കുന്നു. മുന്നിലേക്ക് വരുമ്പോൾ മതപരിഷ്കർത്താക്കളിൽ ലൂഥറിന്റെ കാലം എന്താണ്? അവൻ ആരായിരുന്നു എന്ന് സാക്ഷീകരിച്ചിരുന്നു. പെന്തക്കോസ്തുകളുടെ കാലത്ത് ദാനങ്ങളെ മടക്കി കൊടുക്കുന്നു. ദാനങ്ങളെ മടക്കി കൊണ്ടുവരുന്നതിലൂടെ അന്യഭാഷകൾ സംസാരിക്കലും ഭൂതങ്ങളെ പുറത്താക്കലും ദാനങ്ങളും അത് എന്ത് സാക്ഷീകരിച്ചിരുന്നു? അതിനെക്കുറിച്ച് ഒരു തമാശയുമില്ല. അത് ആദ്യം ഉണർന്നു വന്നപ്പോൾ ഞാനിത് പെന്തക്കോസ്തുകളുടെ പുസ്തകത്തിലാണ് വായിച്ചത്. ജനങ്ങൾ പറഞ്ഞു, ഇത് അധികം നാൾ തുടരില്ല, അത് കത്തി അമരും. അത് ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ്? അതിനെ ഒരിക്കലും കെടുത്താൻ നിങ്ങൾ കഴിയില്ല. അത് അവിടെ ഉണ്ടാകുമെന്ന് ദൈവം പറഞ്ഞിരുന്നു. അത് വചനത്തിന്റെ ആ ഭാഗമാണ്. അതിനെ അതിൽ നിന്നും പുറത്താക്കാൻ ഇനിമേൽ നിങ്ങളാൽ കഴിയുന്നതുമല്ല. അത് കഴിഞ്ഞ് മണവാട്ടി പുറത്തേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ നിങ്ങൾ കെടുത്താൻ പോകുന്നത് എങ്ങനെ? ഇത് വചനം വാസ്തവീകരിച്ച വെളിപ്പാടിന്റെ സമർത്ഥനമാണ്. നാം അവസാന നാളുകളിൽ ജീവിക്കുന്നു. ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. സ്വയം അവന്റെ മർമ്മത്തിന്റെ വെളിപ്പാട്. ഇപ്പോൾ മേഘങ്ങളിൽ എടുക്കപ്പെടൽ മാത്രം, നാം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഈ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടൽ മണവാട്ടിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഓർക്കുക, ബൈബിൾ ഇങ്ങനെ പറയുന്നു, എന്നാൽ മരിച്ചവരിൽ ശേഷമുള്ളവർ 1000 ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല. ഈ മഹത്തായ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ ഇല്ലായിരുന്നു എങ്കിൽ നാം എവിടെയായിരിക്കുമായിരുന്നു കൂട്ടുകാരെ? നാം എന്താണ് ചെയ്യാൻ പോകുന്നത്? നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് കാലത്താണ്? നമുക്കുള്ള വാഗ്ദാനം എന്താണ്? മേഘങ്ങളിലേക്കുള്ള ഒരു എടുക്കപ്പെടൽ ഉണ്ടാകാൻ പോകുന്നു, അതുണ്ടായിരിക്കുമെന്ന് ബൈബിൾ പറയുന്നു. അത് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് മാത്രമാണ്. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട് ആ പുറത്തേക്ക് വലിക്കപ്പെട്ട സഭയ്ക്ക്, മാന്യനായികയ്ക്ക്, ഈ ദിവസത്തെ മണവാട്ടിക്ക്, ആ വചനം സഭ എന്നാൽ വിളിച്ച് വേർതിരിക്കപ്പെട്ടത് എന്നാണ് അർത്ഥം. മോശെ ഒരു രാജ്യത്തു നിന്നും മറ്റു രാജ്യത്തെ വിളിച്ചതുപോലെ ഒരു സഭയിൽ നിന്ന് പരിശുദ്ധാത്മാവ് മണവാട്ടിയെ പുറത്തേക്ക് വിളിക്കുന്നു. ഒരു സഭയിൽ നിന്നും ഒരു സഭ, എല്ലാ വിഭാഗീയ സഭയിൽ നിന്നും അംഗങ്ങൾ ഒരു മണവാട്ടി വൃക്ഷത്തെ ഉണ്ടാക്കുന്നു. അത് മണവാട്ടി വൃക്ഷം എന്ന ടേപ്പിലുണ്ട്. ഒരു വിളി മണവാട്ടി പുറത്തു വരികയും അതാണ് ആ മണവാട്ടി വൃക്ഷം, ആ മണവാട്ടി, അതല്ലെങ്കിൽ അതാണ് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടാൻ പോകുന്ന ഒന്ന്. അത് മാത്രമാണ് മണവാട്ടി, വേറൊന്നല്ല. പിതാവിന്റെ ആത്മീയ ജീവനുണ്ടായിരുന്ന തിരഞ്ഞെടുക്കപ്പെട്ടവർ, ആരംഭം മുതൽക്കേ ദൈവം മുന്നറിഞ്ഞിരുന്നു. ഞാനിവിടെ ഒരു നിമിഷം നിർത്തട്ടെ. ഞാൻ നിങ്ങളെ ഇവിടെ കൂടുതൽ സമയം, ഞാൻ നിങ്ങളെ ഇവിടെ അധിക സമയം ഇരുത്താൻ പോവുകയാണോ എന്ന് ചിന്തിച്ചപ്പോൾ അതെന്നെ അലട്ടുന്നു. എന്നാൽ ശ്രദ്ധിക്കൂ, നിങ്ങളിൽ ഓരോരുത്തരും നോക്കൂ, നിങ്ങൾ ജനിക്കുന്നതിന് വർഷങ്ങൾക്ക് മുമ്പേ ഒരു ജീനായി നിങ്ങൾ നിങ്ങളുടെ പിതാവിലുണ്ടായിരുന്നു എന്നറിയുന്നോ? അത് ശരിയാണ്. ഒരു അണുവായി, ഒരു വിത്തായി നിങ്ങളുടെ പിതാവിലുണ്ടായിരുന്നു. സ്ത്രീയിലൂടെ അല്ല, പുരുഷ ബീജത്തിലൂടെ കടന്നു വരുന്നു. കാണുന്നോ, സ്ത്രീ പാകമാകാനുള്ള ഇടമായി മുട്ട സജ്ജീകരിക്കുന്നു. എന്നാൽ ബീജം വരുന്നത് പിതാവിൽ. ഇപ്പോൾ ചോദിക്കാം, എന്റെ പിതാവിൽ? അതല്ലെങ്കിൽ എന്റെ മകൻ അവിടെ ഇരിക്കുന്നു. എനിക്ക് 16 വയസ്സായിരുന്നപ്പോൾ എന്റെ മകൻ എന്നിലായിരുന്നു. എനിക്കവൻ അറിയില്ലായിരുന്നു, എന്നാൽ അവൻ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വിശുദ്ധ വിവാഹത്താൽ ആ പാകമാകുന്നിടത്തിലൂടെ അവൻ എന്റെ സാദൃശ്യത്തിൽ ആയിത്തീർന്നു. എനിക്ക് അവനെ അറിയാനായി, എനിക്ക് അവനുമായി കൂട്ടായ്മ ചെയ്യാനാകുന്നു. അവൻ അതിന് ശരിയായ നിശ്ചിത സമയത്ത് കടന്നു വന്നു. ഇപ്പോൾ അങ്ങനെയായിരുന്നു നിങ്ങളും. നിങ്ങൾക്ക് നിത്യജീവൻ കിട്ടിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരു ആയിരുന്ന ലോകം ഉളവാകുന്നതിന് മുമ്പേ നിങ്ങൾ ദൈവത്തിലായിരുന്നു. നിങ്ങൾ ഒരു ഭാഗമായിരുന്നു, ഒരു ദൈവപുത്രനായിരുന്നു, ദൈവത്തിന്റെ ഒരു പ്രതീകമായിരുന്നു. നിങ്ങൾ ഏതു കാലത്തിൽ കടന്നു വരുമെന്ന് അവൻ അറിഞ്ഞിരുന്നു. ആ സ്ഥാനത്തെ എടുക്കാനായി അവൻ നിങ്ങളെ ആ കാലത്തിലേക്ക് മുൻ നിയമിച്ചിരുന്നു. അതിനെ മറ്റാർക്കും എടുക്കാനാകില്ലായിരുന്നു. എത്രമാത്രം അനുകാരം ഉണ്ടായിരുന്നാലും ഉത്കണ്ഠപ്പെടേണ്ടതില്ല. നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കും, എന്തെന്നാൽ നിങ്ങൾ അവിടെ ഉണ്ടാകും എന്നവൻ അറിഞ്ഞിരുന്നു. ഇപ്പോൾ നിങ്ങൾ പ്രത്യക്ഷമായി വന്നിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അവനുമായി കൂട്ടായ്മ ചെയ്യാനാകുന്നു. അതാണ് അവൻ ആഗ്രഹിക്കുന്നതും. അവൻ കൂട്ടായ്മ ചെയ്യുവാനും ആരാധിക്കപ്പെടാനും ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതം ചെയ്തില്ല. എല്ലായ്പ്പോഴും ദൈവത്തിൽ നിന്നും ഒരു സ്വഭാവ ഗുണമായിരുന്നു. നിങ്ങൾ ക്രിസ്തീയതയുടെ ഒരു അനുകരണം മാത്രം നടത്തിയിരുന്നു. കാണുന്നോ, അവരിൽപ്പെട്ട ദശലക്ഷക്കണക്കിനും ദശകോടിക്കണക്കിനും പേർ അവർ ക്രിസ്ത്യാനിത്വത്തിന്റെ അനുകരണക്കാർ മാത്രമാണ്. ഈ അടുത്തയിടയ്ക്ക് ഞാൻ ഒരു ശ്രദ്ധേയമായ കാര്യം പറയുകയുണ്ടായി. അവർ സങ്കര ഇനത്തിലെ കന്നുകാലികൾക്കായി ആ ടെസ്റ്റ് ട്യൂബും മുതലായതും ഡോക്ടർമാർ പരിശോധിക്കുമ്പോൾ ഞാൻ അവിടെ സഹോദരൻ ഡെമോസ് സക്കേരിയന്റെ അടുക്കലിരുന്ന് കാര്യങ്ങളെ ശ്രദ്ധിക്കുന്നതായിരുന്നു. ആണിൽ നിന്നും ബീജം പുറത്തു വരുമ്പോൾ അവിടെ ഓരോ സമയത്തും ദശലക്ഷക്കണക്കിന് ബീജങ്ങൾ പുറത്തു വരുന്നത്, അതേസമയം പെണ്ണിൽ നിന്നും ദശലക്ഷക്കണക്കിന് അണുക്കളം പുറപ്പെട്ടു വരുന്നു. എന്നാൽ ആ ചെറിയ എല്ലാ ബീജങ്ങളും ദശലക്ഷക്കണക്കിന് അണുക്കളെല്ലാം ചുറ്റിത്തിരിയുന്നു. അവയിൽ ഉൾപ്പെട്ടവയിൽ നിന്ന് അവിടെ ഒന്നിന് മാത്രം ജീവനിലേക്ക് നിയമിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഒരു മുട്ട മാത്രമേ പുഷ്ടിക്കപ്പെടുന്നതിന് നിയമിച്ചിട്ടുള്ളൂ എന്ന് നിങ്ങൾക്കറിയാമോ? ആ ചെറിയ അണു മറ്റുള്ള എല്ലാ അണുക്കളുടെ ഇടയിലൂടെയും ഇഴഞ്ഞു നീങ്ങി അവരെപ്പോലെ കാണപ്പെടുന്ന മറ്റുള്ള എല്ലാ അണുക്കളുടെയും പുറത്തുകൂടി കയറി അവിടേക്ക് കടന്നു വന്ന് ആ മുട്ടയെ അവിടെ കണ്ടുപിടിച്ച് അതിലേക്ക് ഇഴഞ്ഞു കയറുന്നു. അപ്പോൾ ബാക്കിയുള്ളവയെല്ലാം മരിക്കുന്നു. കന്യകാ ജനനത്തെ കുറിച്ച് പറയാൻ എന്താണ്? ഓ, അത് ജഡീക ജനനം പോലെ, അതിന്റെ പകുതി രഹസ്യം പോലുമില്ല. അത് എങ്ങനെ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവത്താൽ മുൻ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ആരംഭത്തിൽ, വളരെ പിന്നിലായി, സമയം ഉരുവാകുന്നതിന് മുമ്പ് തന്നെ, ഇന്ന് രാത്രിയിൽ നിങ്ങളൊരു ക്രിസ്ത്യാനിയായിട്ടാണ് ജനിച്ചിരിക്കുന്നതെങ്കിൽ അന്ന് നിങ്ങൾ നിങ്ങളുടെ പിതാവായ ദൈവത്തിലായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരികയും ഒരു ക്രിസ്ത്യാനിയുടെ അനുകരണത്തെ എടുക്കുകയും ചെയ്തപ്പോൾ അതെ, സകലതും തകിടം മറിഞ്ഞതുപോലെ പോകുന്നു. ഇതും അതുമെല്ലാം എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ അത്ഭുതപ്പെടാൻ തുടങ്ങി. എന്നാൽ ഒരു നാൾ എന്തോ നിങ്ങളെ സ്പർശിച്ചു. അതെന്തായിരുന്നു? ആ ജീവൻ ആരംഭം മുതലേ അവിടെ അകത്തുണ്ടായിരുന്നു. പിന്നെ എങ്കിൽ അത് ആ കഴുകനെ കുറിച്ചുള്ള എന്റെ ചെറിയ കഥ, അത് കണ്ടുപിടിക്കുന്നത് അതിന്റെ അമ്മ കഴുകനെ കണ്ടുപിടിക്കുന്നത് പോലെ. എങ്ങനെയാണ് ആ ചെറിയ കഴുകനെ വിരിയാതെ ഒരു കോഴിയുടെ കീഴിൽ വെക്കുന്നത്, അതിനെപ്പറ്റി പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അവൾ ആ കോഴിക്കുഞ്ഞുങ്ങളെ തീറ്റിക്കുന്നവളുടെ രീതിയിൽ ആ ചെറിയ കഴുകൻ കുഞ്ഞ് താല്പര്യത്തോടെ കഴിച്ചിരുന്നില്ല. എന്തെന്നാൽ അവൻ ആരംഭം മുതലേ ഒരു കോഴിക്കുഞ്ഞായിരുന്നില്ല. എന്നിട്ടും അവൻ കോഴികളുടെ കൂട്ടിലായിരുന്നു കൊണ്ട് കോഴിയുടെ പുറകെ നടന്നിരുന്നു. എന്നാൽ അവൾ കൃഷിയിടവും മറ്റും മാന്തുമ്പോൾ ആ ചെറിയ കഴുകനെ സഹിച്ചിരുന്നില്ല. എന്നാൽ അവൾ ശബ്ദമുണ്ടാക്കുകയും മറ്റും ചെയ്യുമ്പോൾ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളും പോകും, അതിനാൽ അവനും അവിടേക്ക് പോകുമായിരുന്നു. എന്നാൽ ഒരു ദിവസം ഒന്നല്ല രണ്ട് മുട്ടകൾ ഇട്ടിരുന്നത് അവന്റെ അമ്മ അറിഞ്ഞിരുന്നു. മറ്റൊരെണ്ണം എവിടെയെങ്കിലും ഉണ്ടായിരിക്കണം. അവൾ അതിനെ തേടിയിറങ്ങി ചുറ്റിനും വട്ടമിട്ട് പറന്നു. അവസാനം അവൾ ഈ കൃഷിയിടത്തിന്റെ മുകളിലെത്തി. അവൾ തന്റെ കുഞ്ഞിനെ കണ്ടുമുട്ടി. അവൾ അവനെ അലറി വിളിച്ചു. അതൊരു ശബ്ദമായിരുന്നു. അത് ആ കാര്യം അതാണ് യോജിച്ചതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. നോക്കൂ, അവൻ അതായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ അവനൊരു കോഴിയല്ല എന്ന കാര്യം തിരിച്ചറിഞ്ഞു. അവൻ ഒരു കഴുകനായിരുന്നു. ഓരോ വീണ്ടും ജനിക്കപ്പെടുന്ന ക്രിസ്ത്യാനിയും നിങ്ങൾ കടന്നു വരുമ്പോൾ അതാണതിന്റെ രീതി. നിങ്ങൾ എത്ര വിഭാഗ്യ സഭകൾ ചേർന്നിരുന്നു എന്നോ എത്ര പേരുകൾ നിങ്ങളുടെ പേർ പുസ്തകത്തിൽ മറ്റും എഴുതിയെന്നോ എന്നും ഞാൻ കാര്യമാക്കുന്നില്ല. ആ വാസ്തവമായ ദൈവത്തിന്റെ വചനം സമർത്ഥിച്ച് അപ്രകാരം നിങ്ങളുടെ മുന്നിൽ കാണിച്ചപ്പോൾ അവിടെ വെച്ച് തന്നെ ഒരു കഴുകനാണെന്ന കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ കോഴിയുടെ ഈ എല്ലാ ശബ്ദമുണ്ടാക്കലായ ഇതിൽ ചേരുക, ഈ വഴിയിലൂടെയും ആ വഴിയിലൂടെയും പോകുക, അതെല്ലാം വിട്ടിത്തങ്ങളാണ്. അത് ഒരു കലർപ്പില്ലാത്തതും വചനം വചനത്തോട് കൂട്ടുന്നതുമാകുന്നു. സ്ത്രീയുടെ ഗർഭാശയത്തിലേക്ക് ഒരു ബീജം കടന്നു ചെല്ലുമ്പോൾ അത് എങ്ങനെ എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പിതാവിൽ നിന്നുള്ള മനുഷ്യ ബീജത്തിൽ നിന്നുമാണ്, അടുത്ത് നിങ്ങളൊരു പട്ടിയിൽ നിന്ന്, അടുത്തൊരു പൂച്ചയിൽ നിന്ന്, അതിന്റെ അടുത്തൊരു കോഴിയിൽ നിന്ന് എന്നിങ്ങനെയല്ല, അത് മുഴുവനും മനുഷ്യ ബീജത്താലാണ്. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ശരീരം ആ മണവാട്ടി അവന്റെ ശരീരത്തിന്റെ ഭാഗമായിരിക്കും. അതെങ്ങനെ എന്നാൽ അവൻ വചനമായിരുന്നു, മണവാട്ടിയും വചനമായിരിക്കണം. വചനം വചനത്തോട് ചേർത്ത് ലൂഥറിന്റെ നീതീകരണം, ബെസിലിന്റെ വിശുദ്ധീകരണം, പെന്തക്കോസ്തുകളുടെ പരിശുദ്ധാഭിഷേകം, ദാനങ്ങളുടെ പുനഃസ്ഥാപിക്കലും മറ്റും അവശേഷിക്കുന്നതെല്ലാം അതുമായി പോകുന്നു. കാണുന്നോ, അത് വചനത്തിന്മേൽ വചനമായി എടുക്കേണ്ടതുണ്ട്. ബീജത്തിന്മേൽ ബീജം, ജീവനുമേൽ ജീവൻ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ പൂർണ്ണ മണവാട്ടിയുടെ ഔന്നത്യത്തെ പുറത്തു കൊണ്ടുവരുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു ഗുണമായിരുന്നു എന്നത് ഓർത്തുകൊള്ളുക. ഇപ്പോൾ ഇതിന്റെ കാര്യമെന്തെന്നാൽ നാം കാര്യങ്ങളെ നാം കണ്ടതിനു ശേഷം, അതായത് ക്രിസ്തു തന്നെ മണവാട്ടിക്കായി വരുന്നു. ഇപ്പോൾ നമുക്ക് ആ മണവാട്ടിയിൽ എങ്ങനെ കടന്നുകൂടാം, അതാണ് ചോദ്യം. അനേകർ പറഞ്ഞേക്കാം, ഞങ്ങളുടെ കൂട്ടായ്മയിൽ ചേരുക, ഇതൊരു പ്രത്യേക വിധത്തിലുള്ള സ്നാനമേൽക്കണമെന്ന് അവരിൽ ഒരാൾ ആവശ്യപ്പെടുന്നു. ഒരാൾ ഇതും പിന്നെ അതും ചെയ്യണമെന്നും ഒരാൾ പറയുന്നു. നിങ്ങൾ തികച്ചും അന്യഭാഷയിൽ സംസാരിച്ചിരിക്കണം, അതല്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടിയിട്ടില്ല. മറ്റേയാൾ പറയുന്നു, നിങ്ങൾ അന്യഭാഷകൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരാൾ പറയുന്നു, നിങ്ങൾ തീർത്തും ആത്മാവിൽ നൃത്തം ചെയ്തിരിക്കണം. ഇത് പറയുന്നു, നിങ്ങൾ അലറി വിളിക്കേണ്ടതുണ്ട്. ഇത് ഒരു ഉത്തേജനം ലഭിച്ചിരിക്കണം. അതെല്ലാം ശരി തന്നെ, എന്നാൽ അപ്പോഴും അതെല്ലാം തെറ്റാണ്. അതായത് ഒരു പുരുഷനോ അഥവാ ഒരു സ്ത്രീയോ, അതുമല്ലെങ്കിൽ ഒരു ദൈവത്തിന്റെ കുഞ്ഞ്, ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചത് ദൈവത്തിന്റെ വചനത്തെ നിരാകരിക്കുന്നതെങ്ങനെ? സ്വയം ദൈവം തന്നെ അതിനെ വ്യാഖ്യാനിച്ച് പറഞ്ഞിരിക്കുന്നു, ഇതാണത്, ഞാൻ അതിനെ വാഗ്ദാനം ചെയ്തിരുന്നു, അത് ഇവിടെയാകുന്നു. അതിനെ എത്രമാത്രം ലളിതമാക്കി കാണിക്കാനാകുമോ അങ്ങനെ കാണിക്കുന്നു. എന്താണ്, അവർ അത് കാണാൻ ബാധ്യസ്ഥരാണ്. കാണുന്നു, ക്രിസ്തുവിന് തന്റെ സ്വന്തം വചനത്തെ എങ്ങനെ നിരസിക്കാനാകും? ക്രിസ്തു നിങ്ങളിലാണെങ്കിൽ അതിന് അവന്റെ വചനത്തെ നിരസിക്കാൻ കഴിയില്ല. എങ്കിൽ എങ്ങനെയാണ് നാം ഈ ശരീരത്തിലേക്ക് കടക്കുന്നത്? 1 കൊരിന്ത്യർ 12, നാം എല്ലാവരും ഏക ശരീരമാകുമാർ ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റിരിക്കുന്നു. അത് നിങ്ങൾ അത് എഴുതിയെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് 1 കൊരിന്ത്യർ 12:13 ആണ്. ഒരേ ആത്മാവിനാൽ നാം എല്ലാവരും സ്നാനമേറ്റിരിക്കുന്നു. ആ ആത്മാവ് ക്രിസ്തുവിന്റെ ജീവനാണ്. അത് ശരിയല്ലേ? ക്രിസ്തുവിന്റെ ജീവൻ, ഏതൊരു വിത്തിന്റെ ജീവനും ഏതും അവൻ വിത്ത് വചനമായിരുന്നു. വിത്ത് ജീവനെ കൊണ്ടുവരുന്നു. നിങ്ങൾക്കത് മനസ്സിലായോ? അത് എങ്കിൽ ആ ജീവൻ വിത്തിൽ കടന്നിരുന്നു എങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം അതിന് മുകളിലേക്ക് വരുമ്പോൾ അത് ആ വിത്തിലുള്ള ജീവനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ബാധ്യതപ്പെട്ടിരിക്കുന്നു. ഞാനിവിടെ ഫിനിസിൽ വെച്ച് വളരെ മുമ്പല്ലാതെ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞാൻ സഹോദരൻ ജോൺ ഷെരിയത്തിനോട് സംസാരിക്കുകയായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നപ്പോൾ അയാൾ എന്നെ ഒരു നാരകവർഗ ചെടി കാണിച്ചു. അയാൾ വളരെയധികം നാരകവർഗ ഫലങ്ങളെ ഉൽപ്പാദിപ്പിച്ചിരുന്നു. അയാൾ എനിക്കൊരു മരത്തെ കാണിച്ചു തന്നു. അതിൽ 8 അഥവാ 9 വ്യത്യസ്തമായ തരത്തിലെ ഫലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, സഹോദരൻ ഷെരിയത്ത്, ഇത് ഏത് വർഗത്തിൽപ്പെട്ട മരമാണ്? പറഞ്ഞു, ഒരു ഓറഞ്ച് മരമാണ്. ഞാൻ ചോദിച്ചു, ചെറുനാരങ്ങയും മധുരനാരങ്ങയും മറ്റൊരു സങ്കരയിൽ നാരങ്ങയും ചെറുമധുരനാരങ്ങയും അതിലുണ്ടായത് എന്താണ്? അയാൾ പറഞ്ഞു, അതെല്ലാം നാരങ്ങ വർഗത്തിൽപ്പെട്ട ഫലങ്ങളാണ്, അവയെ അതിൽ ഒട്ടിച്ചേർത്തതാണ്. ഓ, ഞാൻ ചോദിച്ചു, അങ്ങനെയാണോ? ഇപ്പോൾ അടുത്ത വർഷം അതിൽ ഓറഞ്ചുകൾ ഉണ്ടാകുമായിരിക്കും. അങ്ങനെ, ഓ ഇല്ല, ഓരോ മരവും അതിന്റെ അതിനെ ഉത്പാദിപ്പിക്കും. ഓരോ ശാഖയും അതിന്റേതായ ഫലം ഉത്പാദിപ്പിക്കും. ഫലവൃക്ഷങ്ങളെ വളർത്തുന്നവരായ നിങ്ങളിൽ അനേകർക്ക് അതറിയാം. ആ നാരങ്ങ വർഗത്തിലെ താഴ്വര ഇവിടെയാണ്. അത് അതിന്റേതായ ഫലത്തെ ഉളവാക്കുന്നു. നിങ്ങൾ ഒരു ഓറഞ്ച് മരത്തിൽ ഒരു നാരങ്ങയുടെ ശിഖരത്തെ ഒട്ടിക്കൂ, അത് നാരങ്ങകൾ കായ്ക്കും. എന്തുകൊണ്ടെന്നാൽ അതിന് നാരങ്ങാ മരത്തിന്റെ പ്രാകൃതമാണുള്ളത്. എന്നൊരിക്കലും അത് മൂലഫലത്തെ ഉത്പാദിപ്പിക്കുന്നില്ല. അത് തന്നെയാണ് നാം ചെയ്തത്. നമ്മെ ഒട്ടിച്ചേർത്തിരിക്കുന്നു. മതവിശ്വാസത്തിലേക്കും മറ്റുമെടുക്കപ്പെട്ട് ഇവിടെ ഓരോന്നിലും ഒട്ടിച്ചേർത്തിരിക്കുന്നു. ഒരു മെത്തോഡിസ്റ്റിന് ഒരു മെത്തോഡിസ്റ്റ് കുട്ടിയെ അല്ലാതെ മറ്റെന്തിനെ കൊണ്ടുവരാനാകും? ഒരു വിഭാഗ്യസഭയ്ക്ക് ഒരു വിഭാഗ്യസഭയിലെ കുഞ്ഞിനെ അല്ലാതെ മറ്റെന്തെങ്കിലും കൊണ്ടുവരാൻ എങ്ങനെയാണ് കഴിയുന്നത്? എന്നാൽ ഈ മരത്തെ അതിന്റെ മൂലശാഖയിൽ എന്നേക്കും വെച്ചിരുന്നാൽ അത് ഓറഞ്ചുകളെ കൊണ്ടുവരും. ദൈവം എന്തെങ്കിലും സഭയിൽ ചെയ്യുമെങ്കിൽ അത് ആദ്യത്തതിനെ തിരികെ വീണ്ടും വചനവുമായി കൊണ്ടുവരും. കൃത്യമായും അതാകേണ്ടതുണ്ട്. എന്തുകൊണ്ടെന്നാൽ ജീവൻ മരത്തിലായിരുന്നു, അത് അതിന്റേതായ ഫലം പുറപ്പെടുവിക്കും. ഇപ്പോൾ അവിടെ ആ വലിയ സഭ താഴേക്ക് പോകുകയും കാലങ്ങളിലൂടെ അതിന്റെ ഫലത്തെ ഉളവാക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ നാം കാണുന്നു. കൊമ്പുകൾ കായ്ക്കാതിരിക്കുമ്പോൾ അവർ അവരെ വെട്ടി ഒതുക്കിക്കളയുന്നു. യോഹന്നാൻ 15 ഇപ്പോൾ ഒരിക്കലും ആ മുന്തിരിമരത്തെ വെട്ടിയെറിഞ്ഞിരുന്നില്ല. അവൻ അതിന്റെ കൊമ്പുകളെ മുറിച്ചു മാറ്റി അവയെ മുറിച്ചു മാറ്റുന്നു. എന്നാൽ അവ ഫലങ്ങളെ പുറപ്പെടുവിക്കുന്നില്ലായിരുന്നു. പിന്നെ നാം യേശുവനായി സ്വയം അവനായി ഫലം കായ്ക്കാൻ അവൻ ആഗ്രഹിക്കുന്നു. അവന്റെ ഭാര്യയും അവൻ ആകുന്നത് പോലുള്ള കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ അവൻ ആഗ്രഹിക്കുന്നു. അത് കഴിഞ്ഞ് അത് കുഞ്ഞുങ്ങളെ, മണവാട്ടി കുഞ്ഞുങ്ങളെ, വചന കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നില്ലെങ്കിൽ പിന്നെ അതൊരു വിഭാഗ്യസഭയുടെ കുഞ്ഞായിരിക്കും. അപ്പോൾ അവളുടെ ആദ്യ സ്നേഹം ലോകത്തിനും വിഭാഗ്യസഭയ്ക്കും വേണ്ടിയാണ്. അവൾ അതിലേക്ക് തിരികെ പോയിരിക്കുന്നു. അത് ഒരു യഥാർത്ഥവും കലർപ്പില്ലാത്തതും വീണ്ടും ജനിക്കപ്പെട്ട ക്രിസ്ത്യാനിയെ കൊണ്ടുവരാനാകില്ല. എന്നാൽ അതിനെ ഉളവാക്കാനായി അവിടെ യാതൊന്നുമില്ല. നിങ്ങൾ ഒരു നാരങ്ങയുടെ ശിഖരമെടുത്ത് അതിലവിടെ ഒട്ടിച്ചതുപോലെ അത് നാരങ്ങയെ കൊണ്ടുവരുന്നു. എന്നാൽ അതിന് ഓറഞ്ചിനെ കൊണ്ടുവരാനാകില്ല. എന്തുകൊണ്ടെന്നാൽ അതവിടെ അതിന്റെ ആരംഭത്തിൽ ഇല്ലായിരുന്നു. എന്നാൽ അതവിടെ ആരംഭത്തിൽ നിയമിക്കപ്പെട്ടിരുന്നു. ദൈവത്തിന്റെ മുന്നറിവിനാൽ മുൻകുറിക്കപ്പെട്ട് ജനിച്ചിരുന്നു. അത് ഓറഞ്ച് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് മറ്റൊന്നും കൊണ്ടുവരാനാകില്ല. ആ മണിക്കൂർ കടന്നു വരുമ്പോൾ ജീവനുള്ള ദൈവത്തിന്റെ സഭയുടെ വഴിയും അത് തന്നെയാണ്. സകലരും ദൈവം എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങട്ടെ, നിങ്ങൾ സകലരും പന്ത് കയ്യിലെടുത്ത് കൊണ്ടുപോകാൻ തുടങ്ങുന്നു. കാണുന്നു, അത് എല്ലായ്പ്പോഴും ആ രീതിയിൽ തന്നെയാണ്. അധികം നാളുകളായില്ല, ഞാൻ മാർട്ടിൻ ലൂഥറിന്റെ ചരിത്രം വായിക്കുകയായിരുന്നു. അതിൽ പറയുന്നു, ആ മാർട്ടിൻ ലൂഥർ കത്തോലിക്ക സഭയെ വിരോധിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് അതുമായി ഒരുവിധം നിർവഹിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നത് പ്രയാസമേറിയ കാര്യമായിരുന്നില്ല. എന്നാൽ പറയുന്നു, വിചിത്രമായ കാര്യമോ, അവന്റെ ഉണർവിനെ പിൻപറ്റി വന്ന എല്ലാ പരിഹാസത്തിനും മീതെ തന്റെ തല ഉയർത്തിപ്പിടിച്ചിരുന്നു. എന്നിട്ടും അവന്റെ നീതീകരണത്തിൽ നേരായി നടക്കാൻ കഴിഞ്ഞിരുന്നു എന്നതാണ്. കാണുന്നു, സകലതും അനുകാരികളും മറ്റും അവന്റെ പിന്നാലെ കൂടിയിരുന്നു. ശ്രീമതി സെബിൾ മാക്പേഴ്സനെ നോക്കൂ, എയ്മി സെബി മാക്പേഴ്സൺ, അതിന്റെ ആരാധനാലയമാണ് ഇവിടെ ഉള്ളത്. ഓരോ സ്ത്രീ പ്രാസംഗികർക്കും അവരുടെ കോവിലകങ്ങളുമായി ബൈബിളിലുള്ള അതേ വിധത്തിലെടുത്തിരിക്കുന്നു. അതേ ജഡിക അനുകരണങ്ങൾ അവർക്ക് മൂലമായതായിരിക്കാൻ കഴിയില്ല. ആ വിധത്തിൽ സഭയ്ക്കും ആയിരിക്കാനാകില്ല. ഒരു പട്ടണത്തിൽ ഒരു സഭയ്ക്ക് എന്തെങ്കിലും കിട്ടട്ടെ, മറ്റേ സഭയ്ക്ക് അത് സഹിക്കാനാകില്ല. അവർക്കത് കിട്ടി. കാണുന്നു, അവർ ആ മൂലമായതല്ല. ദൈവത്തിന്റെ വചനമാണ് മൂലമായത്. അത് ആ വചനമാണ്. മാത്രമല്ല, ദൈവത്താൽ, പിതാവിനാൽ മുൻനിർണയിക്കപ്പെട്ട, തിരഞ്ഞെടുക്കപ്പെട്ട അതിന്റെ വിധത്തിന്റെ സമയമാകുമ്പോൾ അത് അതേ വിധത്തിലുള്ളതിനെ ഉൽപ്പാദിപ്പിക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ സഭയിൽ കടക്കുന്നത് എങ്ങനെ? ഒരേ ആത്മാവിനാൽ നാം എല്ലാവരും സ്നാനമേറ്റിരിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലേക്ക്, അതാണ് ആ വചനം. മണവാട്ടി അവിടേക്ക് പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുന്നു. ഇപ്പോൾ നാം അവസാന കാലത്തിലാണോ അല്ലയോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. നാം ഉൽപ്പത്തിയിലേക്ക് തിരിച്ച് ഏകദേശം 5-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ഗ്ലൂക്കോസിലും അത് കണ്ടുപിടിക്കാൻ കഴിയുന്നു. അതായത് ഹാനോക്ക് നോഹ തുടങ്ങി 7-ാമനായിരുന്നു എന്ന് നാം ഇപ്പോൾ കണ്ടുകഴിഞ്ഞു. ഹാനോക്ക് അവിടെയാണ് സർപ്പത്തിന് സന്തതി പിടിക്കപ്പെടുക. എന്നാൽ കയ്യിൻ ഹാബേലിന്റെ മകനായിരുന്നെങ്കിൽ പിന്നെ അവൻ 8-ാമനായിരിക്കുമായിരുന്നു. കാണുന്നു, കയ്യിൻ ഹാബേലിന്റെ, അഥവാ കയ്യിൻ അതല്ല, കയ്യിൻ ആദാമിന്റെ മകനാണെന്ന് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എന്തെന്നാൽ അത് ബൈബിൾ പറയുന്നു, അവൻ ദുഷ്ടനിൽ നിന്നുള്ളവൻ. ആദാമായിരുന്നില്ല ആ ദുഷ്ടൻ. കാണുന്നു, അവൻ ദുഷ്ടനിൽ നിന്നുള്ളവനായിരുന്നു. ഇപ്പോൾ ഹാനോക്ക് നോഹ തുടങ്ങി 7-ാമനായിരുന്നു എന്ന് കാണുന്നു. അത് സഭാകാലങ്ങളുടെ ഒരു മാതൃകയാണ്. ഇപ്പോൾ അവന് മുമ്പുണ്ടായിരുന്ന അവശേഷിച്ച 6 പേരും മരിച്ചു. എന്നാൽ ഹാനോക്ക് രൂപാന്തരപ്പെട്ടു. ഹാനോക്ക് മേഘങ്ങളിലേക്ക് എടുത്തുകൊണ്ടു. ആ 7-ാമൻ അത് എന്താണെന്ന് കാണിക്കുന്നാൽ ഈ 7-ാമത്തെ സഭ മേഘങ്ങളിലേക്കുള്ള അടുക്കപ്പടൽ പോകും എന്നതാണ്. ഇപ്പോൾ നാം 7-ാം സഭാകാലത്താണ് എന്നതിന് ഒരു സംശയവുമില്ല. നമുക്കെല്ലാവർക്കും അതറിയാം. ഇപ്പോൾ മേഘങ്ങളിൽ കിടക്കപ്പെടൽ പോകുന്നത് ഏഴാമത്തെ സഭയാണ്. മറ്റ് ആറ് മരിച്ചു. എന്നാൽ ഹാനോ രൂപാന്തരപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ ദൈവം അവനെ എടുത്തുകൊണ്ടു, അതിനാൽ അവനെ കാണാതെയായി. എന്നാൽ ഹാനോക്ക് മേഘങ്ങളിലേക്ക് എടുത്തുകൊണ്ടു എന്നത് ഈ മരിച്ച എല്ലാവർക്കും ഒരു മാതൃക. എന്നാൽ ആ അവസാനകാല മണവാട്ടിയെ പുറത്തേക്ക് വിളിക്കുകയും ഏഴാമത്തെ സഭാകാലത്തു നിന്നും പുറത്തേക്ക് വിളിച്ച് മരണം കൂടാതെ ആ മേഘങ്ങളിലേക്ക് എടുത്തുകൊള്ളപ്പെടൽ, അത് ഇപ്പോഴാണ്, ആ കാലത്താണ് നാം ഇപ്പോൾ സാക്ഷീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓ എന്റെ, ഇപ്പോൾ നമുക്ക് വളരെ ആഴമായി വീക്ഷിക്കാം. കാണുന്നോ, ഇപ്പോൾ ഇവിടെയും ഏഴാമത്തെ സഭയ്ക്കൊരു മാതൃകയുണ്ട്. അത് വെളിപ്പാട് 10:7. അത് ആ മഹത്തായ മർമ്മപുസ്തകം ഏഴാമത്തെ സഭാദൂതന്റെ സന്ദേശത്താൽ തുറക്കുന്നതാണ്. ഇപ്പോൾ എല്ലായ്പ്പോഴും ഒരു ദൂതൻ അവിടെ മുകളിലുണ്ട്, ഒരു ദൂതൻ ഇവിടെ ഭൂമിയിലുമുണ്ട്. ദൂതൻ എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ അർത്ഥം ഒരു സന്ദേശവാഹകൻ എന്നാണ്. മാത്രമല്ല, ഏഴാമത്തെ ദൂതന്റെ സന്ദേശത്തിൽ അവൻ തന്റെ വിളംബരം നടത്തുമ്പോൾ, അവന്റെ മിനിസ്ട്രി അന്ന് അവൻ തന്റെ മിനിസ്ട്രി ആരംഭിക്കാൻ തുടങ്ങുമ്പോൾ, യാത്ര തുടങ്ങിയപ്പോൾ എന്നല്ല, യേശു യാത്ര തുടങ്ങിയപ്പോൾ അവൻ രോഗികളെയും പീഡിതരെയും സൌഖ്യമാക്കാൻ തുടങ്ങി. ഓ, അത് ഒരു മഹാൻ റബ്ബി, അവനൊരു പ്രവാചകൻ. ഓരോരുത്തരും അവനെ അവന്റെ സഭയിൽ ആഗ്രഹിച്ചു. എന്നാൽ അവൻ ഒരു നാൾ ഇരുന്നു കൊണ്ട് ഞാനും എന്റെ പിതാവും ഒന്നാണ് എന്ന് പറയുമ്പോൾ അത് ഒരു വ്യത്യാസമുള്ള കാര്യമായിരുന്നു. അത് വ്യത്യസ്തമായിരുന്നു. മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവനില്ല. എന്താണ്? അവനൊരു നരഭോജിയാണ്. കാണുന്നോ, കാണുന്നോ, അത് വ്യത്യസ്തമായിരുന്നു. അവൻ അത് വിശദീകരിച്ചില്ല. ആ സമർത്ഥനത്തെ, അവന്റെ കാലത്തിലെ വചനത്തിന്റെ സമർത്ഥനത്തെ അവർ ആദ്യം തന്നെ കണ്ടു. അവൻ ആ കാലത്തിന്റെ ദൂതനാണെന്ന് അവർക്ക് യാഥാർത്ഥ്യമാകും വിധം തെളിയിച്ചു കൊടുത്തുമിരുന്നു. അവൻ യാതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ആ ശിഷ്യന്മാർക്ക് ഒരു പക്ഷേ അത് വിവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. എന്നാൽ അവർക്കത് വിശദീകരിക്കാനായോ ഇല്ലയോ, അവർ അത് വിശ്വസിച്ചുകൊണ്ട് നേരെ മുന്നോട്ട് പോയി. അവന്റെ മാംസം തിന്നാനും അവൻ രക്തം കുടിക്കാനും പോകുന്നു എങ്കിലും അവർക്ക് എങ്ങനെ പറയാൻ കഴിയുമായിരുന്നു? എന്തുകൊണ്ടാണ് അവർക്കത് പറയുക എന്നത് അസാധ്യമായ കാര്യമായിരുന്നു. എന്നാൽ അവർ അത് വിശ്വസിച്ചു. എന്തുകൊണ്ടെന്നാൽ അവർ നിയമിക്കപ്പെട്ടിരുന്നു. അവൻ അവരെ ലോകാരംഭത്തിന് മുമ്പ് തന്നെ തിരഞ്ഞെടുത്തിരുന്നു എന്ന് യേശു പറഞ്ഞു. കാണുന്നോ, അവർ അത് വിശ്വസിച്ചു. അവർക്കത് വിശദീകരിക്കാനായോ ഇല്ലയോ എന്നല്ല, അവർ അപ്പോഴും അത് വിശ്വസിച്ചു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഇപ്പോൾ ഈ ഏഴാമത്തെ സഭാകാലത്തിൽ ഏഴാമത്തെ ദൂതൻ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവിടെ വെച്ച് തന്നെ ദൈവത്തിന്റെ മർമ്മങ്ങളെ അറിയിക്കുന്നു. ആ മുദ്രകൾ, അത് ആ മതപരിഷ്കർത്താക്കൾ അവരുടെ സമയത്തായിരുന്നു. ലൂഥറോ അതല്ല വെസ്ലിയോ അത്രയേറെ ജീവിച്ചിരുന്നില്ല. ആ മതപരിഷ്കർത്താക്കളുടെ ദിവസങ്ങൾ അധികം നീണ്ടുപോയിരുന്നില്ല. ആ ദിവസങ്ങളിൽ അവരുടെ സന്ദേശം അവർക്കുണ്ടായിരിക്കുകയും ജനങ്ങൾ അതിനെ ഗ്രഹിച്ച ശേഷം അതിനെ വിഭാഗ്യസഭ രൂപീകരിക്കുകയും ചെയ്തു. പിന്നെ അത് എന്താണ്? ഒരിക്കലും നിങ്ങൾക്ക് പ്രകൃതിയെ തോൽപ്പിക്കാൻ കഴിയുകയില്ല. പ്രകൃതി എല്ലായ്പ്പോഴും സാക്ഷീകരിക്കുന്നു. ദൈവം പ്രകൃതിയുടെ തുടർച്ചയായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. അത് അങ്ങനെ പോകേണ്ടതുണ്ട്. ഇങ്ങനെ സൂര്യനെ പോലെ, രാവിലെ സൂര്യൻ ഉദിക്കുന്നു. അതൊരു ചെറിയ കുഞ്ഞു പിറന്ന പോലെയാണ്. അത് ശക്തി കുറഞ്ഞിരിക്കും. അതിന് അത്രയേറെ ചൂടുണ്ടാകില്ല. 10 മണിനേരം അത് പള്ളിക്കൂടത്തിൽ നിന്നും പുറത്തു വരുന്നത് പോലെയാണ്. ഉച്ചനേരം അത് ജീവനിലേക്ക് കടക്കുന്നു. ഉച്ച കഴിഞ്ഞ് 3 മണിനേരം അത് വയസ്സാകാൻ തുടങ്ങുന്നു. 5 മണിക്ക് അത് മരിക്കുന്നു. വയസ്സായി ശക്തി ക്ഷയിച്ച് തിരികെ കല്ലറയിലേക്ക് പോകുന്നു. അത് അതിന്റെ അവസാനമാണോ? അടുത്ത പ്രഭാതത്തിൽ അത് വീണ്ടും എഴുന്നേൽക്കുന്നു. കാണുന്നോ, വൃക്ഷങ്ങളെ നോക്കുവിൻ. അവരുടെ ഇലകളെ എങ്ങനെയാണ് വിളർത്തുന്നതെന്നും അവ ചെയ്യുന്ന ഓരോ കാര്യവും, ഇല വൃക്ഷത്തു നിന്നും പൊഴിയുമ്പോൾ അത് തിരികെ പോകുന്നു എന്ന് നാം ഇപ്പോൾ കാണുന്നു. എന്താണ്? ജീവൻ വൃക്ഷത്തിന്റെ ചുവട്ടിലെ വേരിലേക്ക് പോകുന്നു. അത് അതിന്റെ അവസാനമാണോ? ഒരു പുതുജീവനായി അടുത്ത വസന്തത്തിൽ തിരികെ വരുന്നു. ഇപ്പോൾ സഭകൾ അവ എങ്ങനെയാണ് മതപരിഷ്കരണത്തിലൂടെ ചെയ്തത് എന്ന് ശ്രദ്ധിക്കൂ. അത് കടന്നുവന്നു. ആ കോതമ്പിന്റെ വിത്ത് ആ അന്ധകാര കാലത്തിന്റെ കാലഘട്ടത്തിൽ നിലത്ത് വീണ് മരിച്ചിരുന്നു. അത് മണ്ണിനടിയിലേക്ക് പോയി. അതിന് മരിക്കേണ്ടതുണ്ടായിരുന്നു. ഏതൊരു ആത്മീയ മനുഷ്യനും അത് കാണുന്നു. ആ അവസാന വിത്ത് അവിടെ മരിച്ചു. അഴുകി അതവിടെ തനിയെ നിലത്ത് കിടന്നു. അത് ഇരുണ്ട കാലത്തിൽ അത് നിലത്തിലേക്ക് പോകണമായിരുന്നു. അതവിടെ അഴുകി കിടന്നിരുന്നു. അത് ലൂഥറൻ സഭയിലൂടെ 2 ഇതളുകളായി കിളിർത്ത് പുറത്തേക്ക് വന്നു. ലൂഥറൻ സഭയിൽ നിന്നും സിംഗിളിയിൽ മുതലായവിൽ കൂടി കൂടുതൽ ഇലകളെ കൊണ്ടുവന്നു. അതിൽ നിന്നും തണ്ടിലേക്ക് കടന്നു വന്നു. അത് ആ മഹാ മിഷണറിയായ ജോൺ വെസ്ലിയുടെ കാലമായിരുന്നു. അത് പിന്നിലേക്ക് വീണു. അവിടെ നിന്നും ആ വഞ്ചനയുടെ കാലമായ പെന്തക്കോസ്ത് കാലം കടന്നു വന്നു. ആ കോതമ്പന്റെ വിത്ത്, അത് ഇവിടെ ആരെങ്കിലും എപ്പോഴെങ്കിലും ഏത് വിധത്തെങ്കിലുമുള്ള കോതമ്പ് വളർത്തിയിട്ടുണ്ടോ? നിങ്ങൾ ആ കോതമ്പിലേക്ക് നോക്കുമ്പോൾ, നിങ്ങൾ അതിലേക്ക് നോക്കുമ്പോൾ, നിങ്ങൾ അവിടേക്ക് പോയി എനിക്ക് കോതമ്പ് കിട്ടിയിരിക്കുന്നു എന്ന് പറയും. അവിടെ നിങ്ങൾക്കൊരു കോതമ്പ് കിട്ടി എന്ന വിധത്തിലാണ് നോക്കുന്നത്. അതിനെ തുറന്ന് വളരെ അടുത്ത് ശ്രദ്ധിക്കൂ. നിങ്ങൾക്കൊരു കോതമ്പ് മണിയും കിട്ടിയിട്ടുണ്ടായിരിക്കില്ല. നിങ്ങൾക്കൊരു പുറന്തോടാണ് കിട്ടിയിരിക്കുന്നത്. മത്തായി 24:24 യേശു നമ്മെ മുന്നറിയിച്ചിട്ടില്ലേ? അവസാന നാളുകളിൽ ഈ രണ്ട് ആത്മാക്കളും അത്രയേറെ അടുത്തായി കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗോതമ്പനെയും തെറ്റിക്കാൻ ശ്രമിക്കും. കാണുന്നു, ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഇതൊരു വാഹകനാണ്. ഇപ്പോൾ ലൂഥറിലൂടെ കടന്നു വന്ന ജീവൻ വെസ്ലിയെ ഉണ്ടാക്കി, വെസ്ലിയിലൂടെ കടന്നു വന്ന ജീവൻ പെന്തക്കോസ്തുകളെ ഉണ്ടാക്കി, പെന്തക്കോസ്തുകളിലൂടെ കടന്നു വന്ന ജീവൻ ഗോതമ്പനെ ഉണ്ടാക്കി. എന്നാൽ അവരെല്ലാം വാഹകരായിരുന്നു. കാണുന്നു, യഥാർത്ഥ ജീവൻ അതിലൂടെ പൊയ്ക്കൊണ്ടിരുന്നു, സന്ദേശം പൊയ്ക്കൊണ്ടിരുന്നു, അത് ഗോതമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ കാരണത്താലാണ് ഗോതമ്പ് ഇവിടെ ഏറ്റവും മുകളിലായി കടന്നു വന്നിട്ട് മറ്റെല്ലാറ്റിനെയും മേഘങ്ങളിലേക്ക് എടുക്കപ്പെടൽ കൊണ്ടുവരുന്നത്. സ്വയം ആ മണവാട്ടി ഓരോ കാലത്തു നിന്നും പുറത്തു വരുന്നു. എന്നാൽ വിഭാഗ്യസഭയായ തണ്ട് മരിച്ച് ഉണങ്ങിപ്പോകുന്നു. ഈ അവസാന ദിവസങ്ങളിൽ ഇപ്പോൾ അത് എങ്ങനെയാണ് പിൻവാങ്ങി പോകാൻ തുടങ്ങിയത് നിങ്ങൾ ശ്രദ്ധിച്ചുവോ? ഗോതമ്പ് വളരാൻ തുടങ്ങുമ്പോൾ പിന്നെ ആ പുറന്തോട് അതിൽ നിന്നും ദൂരമാകാൻ തുടങ്ങുന്നു. ആ ചെറു ഗോതമ്പിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ അതിനെ പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ അതിനെ വലിച്ചു തുറന്ന് നോക്കുക, അതിലേക്ക് സൂക്ഷ്മമായി നോക്കുക. അതിന്റെ പിന്നിലായി അവിടെ നിങ്ങൾക്ക് ഒരു മുള കാണാനാകുന്നു. അവിടെ പിന്നിലുള്ള ഗോതമ്പിന്റെ മുളയെ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 30 ശക്തിയുടെ മൈക്രോസ്കോപ്പിന്റെ ആവശ്യമുണ്ട്. കാണുന്നു, അത് അവിടെ വളരെ പിന്നിലായിട്ടിരിക്കുന്നു. എന്നാൽ അത് വളർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ അതിന് അഭയം നൽകാനും അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു അവസരത്തിനായും ആ പുറന്തോട് അവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു. എന്നാൽ അത് വളരാൻ തുടങ്ങുമ്പോഴും സന്ദേശം വിസ്താരപ്പെടാൻ ആരംഭിക്കുമ്പോഴും ആ പുറന്തോട് അതിനെ വിട്ട് ദൂരമാകാൻ തുടങ്ങുന്നു. ജീവൻ ആ പുറന്തോടിൽ നിന്ന് നീങ്ങി നേരെ ഗോതമ്പിലേക്ക് കടക്കുന്നു, പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ആ വിധത്തിലാണ് ഓരോ കാലത്തിലും സംഭവിക്കുന്നത്. അത് അങ്ങനെ അതിനെ പ്രകൃതിയെ തോൽപ്പിക്കാൻ കഴിയില്ല. അത് ദൈവത്തിന്റെ തുടർച്ചയാണ്. ആ രീതിയിലാണ് അവൻ കാര്യങ്ങളെ ചെയ്യുന്നത്. നാം ഇപ്പോൾ ജീവിക്കുന്ന കാലം 7-ാമത്തെ സഭാകാലമാണ്. ഇപ്പോൾ അവസാനത്തിങ്കൽ ആ ഗോതമ്പിന്റെ മണികൾ അതിൽ എല്ലാം സമർത്ഥനത്തോടെ വരേണ്ടതുണ്ട്. മറ്റൊരു തിരിച്ചുവരവ്. ഇപ്പോൾ നിങ്ങൾ ലൂക്കോസ് 17:30 വായിച്ചാൽ അവൻ പറയുന്നു, സോദോമിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവെങ്കിലും ഉണ്ടാകും. മനുഷ്യപുത്രൻ സ്വയം വെളിപ്പെട്ട് വരാൻ തുടങ്ങുമ്പോൾ. വെളിപ്പാടുണ്ടാക്കുക എന്നാൽ എന്താണ്? ഈ ദിവസത്ത് അവൻ എന്തായിരിക്കുന്നു എന്നുള്ള അവന്റെ വെളിപ്പാടിനെ അറിയിക്കുക. ഈ ദിവസത്തേക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്ന വചനത്തെ ജനങ്ങളുടെ ഇടയിൽ വെളിപ്പാടുണ്ടാക്കുക. യേശു നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവിനാൽ സമർത്ഥിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വെളിപ്പാടുണ്ടാക്കുക. അവൻ അവിടെ അന്ന് ഒരു മനുഷ്യനാലാണ് പ്രദർശിപ്പിച്ചതെന്ന് ഓർക്കുക. ഒരു മനുഷ്യൻ. അവൻ പറഞ്ഞു ആയിരുന്നത് പോലെ. ഇപ്പോൾ ഉൽപ്പത്തി നാം വായിക്കുന്ന അതേ ബൈബിളാണ് അവനും വായിച്ചത്. ഇപ്പോൾ യേശു അതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇവിടെ ഉൽപ്പത്തിയുടെ അധ്യായത്തിൽ നാം ഒരു കാര്യം ശ്രദ്ധിച്ചു. നാം അവിടെ കണ്ടത് അതിൽ അവൻ കൂടാരത്തിൽ പിന്തിരിഞ്ഞു നിൽക്കുകയും സാറ കൂടാരത്തിനകവശത്തുമായിരുന്നു. അവൻ പറഞ്ഞു, അവനൊരു ചോദ്യം ചോദിച്ചു, അപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞ കാര്യം സംഭവിക്കുമെന്ന് അവൾക്ക് വിശ്വസിക്കാനായില്ല. അവൻ പറഞ്ഞു, ഇപ്പോൾ അബ്രഹാം ജീവോത്പാദന സമയം വരുന്ന മുറയ്ക്ക് ഞാൻ നിന്നെ സന്ദർശിക്കും. കാണുന്നോ, സാറ കൂടാരത്തിലിരുന്ന് അതിനെപ്പറ്റി ചിരിച്ചു. അവൻ ചോദിച്ചു, ഈ കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് സാറ കൂടാരത്തിലിരുന്ന് ചിരിച്ചതെന്താണ്? യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മാത്രമല്ല അത് അവനായിരുന്നു. അബ്രഹാം അവനെ ഏലോഹീം, സർവശക്തനായ ദൈവം എന്ന് വിളിച്ചു. അത് അവനായിരുന്നു. ഇപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ അത് വീണ്ടും തിരികെ വരുമെന്ന് ബൈബിൾ മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. യേശു അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ഈ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങുന്നത് കാണുമ്പോൾ, ഇത്രയും ഓർത്തുകൊള്ളുക, അത് അന്ന് അപ്രകാരം സംഭവിച്ചതുപോലെ തുടങ്ങാൻ പോകുന്നത് കാണുമ്പോൾ സമയം വാതിൽക്കലായിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. ലോകത്തിലേക്ക് മാത്രം നോക്കുക. സ്വതവും എപ്പോഴെങ്കിലും ഒരു സ്വതവും ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലേക്ക് നോക്കുക. ഒരു ലൈംഗിക വൈകൃതം പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ കീഴ്മേൽ മറിക്കപ്പെട്ടിരിക്കുന്ന ജനങ്ങളിലേക്ക് നോക്കുക. അവരുടെ മനസ്സുകളിൽ വൈകൃതപ്പെട്ടിരിക്കുന്നു. സാധാരണ മാന്യത എന്താണെന്ന് പോലും അവർക്കറിയില്ല. അവരുടെ നിയമവിരുദ്ധവും മറച്ചുവെക്കുന്നതുമായ ലൈംഗികതയെയും മറ്റുള്ളതിനെ നോക്കൂ. നമ്മുടെ സ്ത്രീകളിലേക്ക് നോക്കൂ. എന്തൊരു വേവലാതിയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്! നമ്മുടെ സ്ത്രീകളിലെ ഇടയിലെ അസാൻമാർഗികതയും വഷളത്വത്തിന്റെ വേവലാതിയും എന്തായിരിക്കുന്നു എന്ന് നോക്കൂ. നമ്മുടെ മാത്രമല്ല, നിങ്ങൾ പറയും അത് മെത്തോഡിസ്റ്റുകളാണ്, അതിൽ പെന്തക്കോസ്തുകളും കൂടെ ഉണ്ട്. അത് എല്ലാവരും ഒരുപോലെ ആയിരിക്കുന്നു. നമ്മുടെ പുരുഷന്മാരെ നോക്കൂ. ദൈവത്തിന്റെ വചനത്തിന് പകരം ഒരു ചെറിയ വിഭാഗ്യസഭയുടെ മതസമ്പ്രദായത്തിൽ അവർ തൂങ്ങിക്കിടക്കുന്നു. സ്വയം ദൈവം അവനെ കൃത്യമായും അറിയിക്കുന്നത് അവർ കാണുമ്പോൾ അവർ അവിടെ തൂങ്ങിക്കിടക്കുന്നതിന് പകരം പുറത്തേക്ക് വരേണ്ടതായിരുന്നു. അതിന്റെ കാരണം അവർ അന്ധന്മാരാണ്. അവർക്കത് കാണാൻ കഴിയുകയില്ല. അവർ അത് ഒരിക്കലും കാണുകയുമില്ല. നാം ധൃതിയിലായിരിക്കുമ്പോൾ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് ശ്രദ്ധിക്കുവിൻ. നാം കടന്നുപോയെങ്കിൽ എന്ന മകൾ ആഗ്രഹിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ അവളുടെ കൈയുടെ ആംഗ്യം കണ്ടു. എന്തോ ചിലതുകൊണ്ടായിട്ട് നാം പെട്ടെന്ന് അവസാനിപ്പിച്ചു പോകാൻ അവൾ ആഗ്രഹിക്കുന്നു. അതിനാൽ നാം വേഗത്തിലാക്കുന്നതാണ് നല്ലത്. അതിനാൽ സഭയുടെ മാതൃകയായ ഹനോക്കിനെ ഇപ്പോൾ ശ്രദ്ധിക്കാം. ഇവിടെ അവനും 7-ാമത്തെ സഭ എന്ന പോലെ മാതൃകയാക്കിയിരിക്കുകയാണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ? 7-ാം സഭാകാലം. ശ്രദ്ധിക്കൂ, കാഹളത്തിന്റെ 7 സഭകൾക്ക് 7 സഭാദൂതന്മാരുണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? ഓ, നാം ബൈബിളിൽ വിശ്വസിക്കുന്നെങ്കിൽ നാം എല്ലാവരും വിശ്വസിക്കുന്നു. നാം ബൈബിളിൽ വിശ്വസിക്കുന്നെങ്കിൽ പരസ്പര ബന്ധിയായ സംഭവങ്ങൾ നോക്കൂ. നാം അത് വിശ്വസിക്കുന്നില്ല എന്നിരിക്കലും അവിടെ എപ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പോൾ നാം ഏഴാമത്തെ സഭാകാലത്താണ് ജീവിക്കുന്നത്. ബൈബിൾ അപ്രകാരം പറഞ്ഞിരിക്കുമ്പോൾ ഈ ഏഴാമത്തെ സഭയിൽ ഏഴാമത്തെ സഭാകാല ദൂതൻ തന്നെ സന്ദേശം കൊടുക്കാൻ ആരംഭിക്കുമ്പോൾ കാലങ്ങളിലൂടെ മർമ്മങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ചുറ്റിത്തിരിഞ്ഞു കിടന്നതിനെ ആ സമയത്ത് വെളിപ്പെടുത്തും. ഇവിടെ അവൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നതിനെ അവന്റെ ദൂതിനെ തീർച്ചപ്പെടുത്തി കൃത്യമായി ചെയ്തുകൊണ്ട് മനുഷ്യപുത്രൻ അവന്റെ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നത് നാം കാണുന്നു. ഈ അവസാന കാലത്തിൽ അവിടെ നാം അത് ഇപ്പോൾ കാണുന്നു. ഏഴ് യാമങ്ങളിൽ ഒരെണ്ണം വരുന്നു. അവൻ ഒന്നാമത്തേതിലോ രണ്ടാമത്തേതിലോ മൂന്നിലോ നാലിലോ അല്ല വരുന്നത്, എന്നാൽ ഏഴാം യാമത്തിലാണ് വരുന്നത്. ആ ഏഴാമത്തേത് അത് ഹനോക്കായിരുന്നു. അത് രൂപാന്തരപ്പെട്ടു. നോഹ അവശേഷിക്കുന്ന യഹൂദന്മാർക്ക് ഒരു മാതൃകയായിരിക്കുന്നതിനാൽ നാം കടന്നു പോകേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ബൈബിൾ എഴുതിയ സമയത്ത് യാമങ്ങളെ പറ്റി സംസാരിക്കുമ്പോൾ ബൈബിൾ എഴുതപ്പെട്ട സമയത്ത് രാത്രികൾ മണിക്കൂറുകളായിട്ടല്ല വിഭജിച്ചിരുന്നത്. ഇപ്പോൾ നന്നായി ശ്രദ്ധിക്കൂ, കാരണം ഞാനിപ്പോൾ ധൃതിയിൽ പോകാം. എന്നാൽ അവർ മുറി ആവശ്യപ്പെടുകയാണ്. അല്ല, ബൈബിൾ അപ്രകാരമല്ല വിഭജിച്ചിരിക്കുന്നത്. അന്യഥ അഥവാ ബൈബിൾ എഴുതിയപ്പോൾ രാത്രിയെ മണിക്കൂറുകളിലല്ല വിഭജിച്ചിരുന്നത്, അത് യാമങ്ങളായിട്ട് വിഭജിച്ചിരുന്നു. മൂന്ന് യാമങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ആദ്യത്തെ യാമം തുടങ്ങുന്നത് 9 മുതൽ 12 വരെയാണ്. രണ്ടാമത്തെ യാമം തുടങ്ങുന്നത് 12 മുതൽ 3 വരെയാണ്. രാത്രിയിലെ മൂന്നാമത്തെ യാമം കണക്കാക്കിയിരിക്കുന്നത് 3 മുതൽ 6 വരെയാണ്. ഇപ്പോൾ നമുക്ക് 3 കിട്ടി. 3 മൂന്നുകൾ, അത് 9 ആണ്. അപൂർണമായ സംഖ്യ. അത് കഴിഞ്ഞ് നാം മേഘങ്ങളിലേക്ക് ഒളിക്കപ്പെടുന്ന സമയത്തിനായി തിരികെ വരുന്നു. അത് സംഭവിക്കുന്നത് എന്റെ വിശ്വാസ പ്രകാരം 6-7 മണിക്കിടയിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രഭാതത്തിലെ 6-9 മണിക്കിടയിലായിരിക്കും. എന്തെന്നാൽ കർത്താവിന്റെ കാഹളം ധ്വനിക്കും. ആ മേഘമില്ലാത്ത വെളിച്ചമുള്ള പ്രഭാതത്തിൽ ക്രിസ്തുവിൽ നിദ്ര കൊണ്ട് എഴുന്നേൽക്കുമ്പോൾ അവന്റെ ഉയർപ്പിന്റെ മഹത്വത്തെ അംശിക്കും. അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ആകാശമപ്പുറം അവരുടെ വീട്ടിൽ കൂടി വന്ന് ആകാശമപ്പുറം ആ പേര് വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടാകും. ബൈബിളിൽ എവിടെയും മേഘങ്ങളിൽ എടുക്കപ്പെടൽ എന്നതിനെ ഇംഗ്ലീഷിൽ നിന്നും നാം പരിഭാഷപ്പെടുത്തിയ റാപ്ചർ എന്ന പദമില്ല. നാം ആ പദത്തെ ഇവിടെ ഉപയോഗിച്ചു എന്ന് മാത്രം. ബൈബിൾ പറയുന്നത് എടുക്കപ്പെടും, എടുത്തുകൊള്ളും. നാം അതിനെ ഇവിടെ 2 തെസ്സലോനിക്കരിൽ അത് വായിക്കുന്നു. അതല്ല, 1 തെസ്സലോനിക്കരിൽ അത് അവസാന നാളുകളിലെ ഈ മഹത്തായ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടുന്ന ക്രമമാണ്. അതിനിവിടെ ശ്രദ്ധിക്കൂ. നാം ഇവിടെ 13-ാം വാക്യം മുതൽ തുടങ്ങുന്നു. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിന്റെ പ്രത്യക്ഷത വരെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകയില്ല. ആ മുമ്പാകയില്ല എന്ന വാക്കിന്റെ അർത്ഥം തടയുകയില്ല എന്നാണ്. എന്ന് ഞങ്ങൾ കർത്താവിന്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് തൻ ഗംഭീരനാദത്തോടും, ഇപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു മഹത്തായ കാര്യം സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് വിട്ടുകളയരുത്. കാണുന്നോ, ഇപ്പോൾ ശ്രദ്ധിക്കൂ. 2 തെസ്സലോനിക്കരിൽ അവിടെ 3 കാര്യങ്ങൾ സംഭവിക്കുമെന്ന് വചനം പറയുന്നു. ശ്രദ്ധിക്കൂ, 13-ാം വാക്യം മുതൽ 16-ാം വാക്യം വരെ കർത്താവ് സ്വയം പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പ് ഇവിടെ 3 കാര്യങ്ങൾ സംഭവിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ വളരെ വേഗം അങ്ങനെ നമുക്ക് എളുപ്പം അവസാനിപ്പിക്കാനാകും. കാണുന്നോ, ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കൂ. ഒരു നാദം, ഒരു ശബ്ദം, ഒരു കാഹളം. നമുക്കത് വായിച്ചുകൊണ്ട് അത് ശരിയാണോ എന്ന് നോക്കാം. കാണുന്നോ, കർത്താവ് താൻ 16-ാമത്തെ വാക്യം ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. 3 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒരു ശബ്ദം, ഒരു നാദം, ഒരു ശബ്ദം, ഒരു കാഹളം. ഇവ യേശു പ്രത്യക്ഷമാകുന്നതിന് മുമ്പ് സംഭവിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു നാദം, അവൻ ഇറങ്ങി വരുമ്പോൾ യേശു തന്നെ ഈ 3 കാര്യങ്ങളും ചെയ്യുന്നു. ഒരു നാദം, ഒരു നാദം എന്നാൽ എന്താണ്? ആദ്യമായി മണവാട്ടിയെ കൂട്ടിവരുത്താനായി പോകുന്ന ജീവന്റെ അപ്പമാകുന്നു. അത് ഒരു സന്ദേശം മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിന് ദൈവത്തിന് രീതിയുണ്ട്. അവൻ ഒരിക്കലും തന്റെ നയം മാറ്റില്ല. അവൻ തന്റെ നയം ഒരിക്കലും മാറ്റില്ല. അവൻ മാറ്റപ്പെടാത്ത ദൈവമാണ്. ആമോസിന്റെ 3:7 അവൻ പറഞ്ഞിരിക്കുന്നു, യഹോവയായ കർത്താവ് പ്രവാചകന്മാരായ തന്റെ ദാസന്മാർക്ക് തന്റെ രഹസ്യം വെളിപ്പെടുത്താതെ ഭൂമിയിൽ ഒരു കാര്യവും ചെയ്യുകയില്ല. മാത്രമല്ല, അവൻ അത് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എത്രമാത്രം തീർച്ചയാണോ അവൻ അത് ചെയ്യും. ഇപ്പോൾ നാം സഭാകാലങ്ങളിലൂടെ കടന്നു. എന്നാൽ അവസാന നാൾക്കളിൽ മലാഖി 4 പ്രകാരം ദേശത്തൊരു പ്രവാചകനുണ്ടായിട്ട് അവിടെ വീണ്ടും ഒരു തിരിച്ചുപോക്കുണ്ടാകുമെന്ന് നമുക്ക് വാഗ്ദാനം നൽകിയിരിക്കുന്നു. അത് ശരിയാണ്. അവന്റെ പ്രകൃതത്തെ ശ്രദ്ധിക്കൂ. അവൻ എന്തിനെ പോലെയായിരിക്കും? അവൻ എല്ലായ്പ്പോഴും ദൈവം ആ ആത്മാവിനെ 5 പ്രാവശ്യം ഉപയോഗിക്കും. ഒരിക്കൽ ഏലിയാവിൽ, എലീശായിൽ, യോഹന്നാൻ സ്നാപകനിൽ, സഭയെ പുറത്തു വിളിക്കുന്നു. അതിനുശേഷം ശേഷിച്ച യഹൂദർ 5 തവണകൾ കൃപ ഗ്രേസ് JESUSFAITH മാത്രമല്ല, അത് കൃപയുടെ സംഖ്യയുമാണ്. കാണുന്നോ? ശരി, ഇപ്പോൾ ഓർക്കുക, സന്ദേശം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ഒരു കൂട്ടം ധർമ്മോപദേശികളാൽ ഈ സകല മർമ്മങ്ങളെയും കൂട്ടിക്കുഴയ്ക്കപ്പെട്ട് കിടക്കുമ്പോൾ അതിനെ വെളിപ്പെടുത്താൻ ദൈവത്തിൽ നിന്നും ഒരു പ്രവാചകനെ നേരിട്ട് അയക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അപ്രകാരമാണ് അവൻ കൃത്യമായും വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. കാണുന്നോ? ഇപ്പോൾ ഓർക്കൂ, ദൈവത്തിന്റെ വചനം പ്രവാചകന്മാരുടെ അടുക്കൽ വരുന്നു. ദൈവശാസ്ത്ര പണ്ഡിതന്റെ അടുക്കലല്ല പ്രവാചകൻ. അവൻ ദൈവത്തിന്റെ വചനത്തിന്റെ കണ്ണാടിയാണ്. അവന് യാതൊന്നും പറയാൻ കഴിയില്ല. അവന് തന്റെ ചിന്തകളെ പറയാനാകില്ല. ദൈവം എന്ത് വെളിപ്പെടുത്തുന്നോ അത് മാത്രമേ അവന് പറയാനാകൂ. പ്രവാചകനായിരുന്ന ബലയാൻ പോലും അവൻ വിൽക്കപ്പെടാനായി പരീക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ അവകാശത്തെ വിറ്റു. ദൈവം എന്റെ നാവിന്മേലാക്കിത്തരുന്ന വചനമല്ലാതെ മറ്റെന്തെങ്കിലും പറവാൻ ഇനി കഴിയുമോ എന്നവൻ ചോദിക്കുകയുണ്ടായി. ഇത് ദൈവം തന്നെ ചെയ്യുന്ന ഒരു കാര്യമായതിനാൽ നിങ്ങൾക്കതല്ലാതെ മറ്റൊന്നും ചെയ്യാനാകില്ല. മാത്രമല്ല, നിങ്ങൾ ആ വിധത്തിലാണ് ജനിക്കുന്നതും. അതിലധികം നിങ്ങൾക്ക് യാതൊന്നും നിങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നേരം എനിക്ക് എന്റെ കണ്ണുകൾ തുറക്കാൻ കഴിയുന്നില്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ, കാണുന്നോ, നിങ്ങൾ കഴിയില്ല. നിങ്ങൾ കൈയെത്തുമ്പോൾ നിങ്ങളുടെ കൈ അവിടെ വരെ എത്തില്ല എന്ന് പറയാനാകില്ല. കാണുന്നോ? നിങ്ങൾ മനുഷ്യനായിരിക്കുന്നു, അപ്പോൾ നിങ്ങൾക്കൊരു നായ് ആയിരിക്കാനാകില്ല. കാണുന്നോ? നിങ്ങളെ അപ്രകാരമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിലൂടെയും യെശയ്യാവിലൂടെയും യിരെമ്യാവിലൂടെയും ഏലിയാവിലൂടെയും കഴിഞ്ഞുപോയ എല്ലാ കാലങ്ങളിലൂടെയും ദൈവം സദാസമയത്തും അത് ചെയ്യുന്നു. പൗരോഹിത്യ സംഘം അതിൽ കൂടി കടന്ന് സകലതും കൂട്ടിക്കുഴയ്ക്കുമ്പോൾ അവൻ ഒരു പ്രവാചകനെ അയക്കുന്നു. എവിടെ നിന്നെങ്കിലും അവനെ ഉയർത്തുന്നു. അവൻ അവരുടെ ആരുടെയും സ്ഥിതിയിലായിരിക്കാതെ അവന്റെ വചനം സംസാരിക്കും. അരങ്ങിൽ നിന്ന് വിളിച്ചു മാറ്റി പുറപ്പെട്ടു പോകുന്നു ദൈവവചന സത്യത്തിന്റെ പരുക്കരായ മനുഷ്യർ. ഇതാണ് എപ്പോഴത്തെയും വഴിയെന്ന് നിങ്ങൾക്ക് അവനോട് പറയാനും കഴിയും. അവൻ പറഞ്ഞു, നിങ്ങളുടെ ഇടയിൽ താൻ ആത്മീയനെന്നോ പ്രവാചകനെന്നോ തോന്നുന്നെങ്കിൽ, ഇപ്പോൾ പ്രവാചകന്മാർ പ്രവചനപരം എന്നൊരു കാര്യം സഭയിലുണ്ട്. എന്നാൽ പ്രവാചകൻ ആ നാഴികക്കായി മുൻ നിർണയിക്കപ്പെട്ടവരും മുൻ നിയോഗിക്കപ്പെട്ടവരുമാണ്. കാണുന്നോ? അതെ സാർ, ഇപ്പോൾ ഒരു പ്രവചനം കടന്നു വന്നാൽ സഭ അതിനെ ഏറ്റെടുക്കും മുമ്പ് 2 അഥവാ 3 പേരിരുന്ന് അത് ശരിയോ തെറ്റോ എന്ന് വിധിക്കേണ്ടതുണ്ട്. എന്നാൽ പ്രവാചകന്റെ മുന്നിൽ ആരും ഇരിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ അവനായിരുന്നു, അവൻ നിരുപാധികമായും ദൈവത്തിന്റെ വചനമായിരുന്നു, അവൻ തന്റെ ദിവസത്തിന്റെ വചനമായിരുന്നു. ദൈവം പ്രതിഫലിക്കുന്നത് നിങ്ങൾ കണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ പൗരോഹിത ചട്ടവട്ടത്തിന്റെ താറുമാറിൽ നിന്നും മണവാട്ടിയെ പുറത്തു കൊണ്ടുവരാൻ ആ ഏക രീതിയിലൂടെ കഴിയൂ. ദൈവം ഈ അവസാന ദിവസങ്ങളിൽ നമുക്ക് വീണ്ടും അയക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. അത് ഒരിക്കലും ചെയ്യപ്പെടുന്നില്ലെങ്കിൽ സഭയ്ക്ക് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയില്ല. പെന്തക്കോസ്തുകളായ നാം ഇന്ന് സഭയായിരിക്കുന്ന അവസ്ഥയിൽ ഈ സന്ദേശത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇന്ന് അവരായിരിക്കുന്ന അവസ്ഥയിൽ പൗരോഹിത്യ ചട്ടക്കൂടുകളാലും മറ്റെല്ലാറ്റിനാലും അവർ ഒരാൾ മറ്റേയാളിന് വിരുദ്ധമായിരിക്കുമ്പോൾ എങ്ങനെയാണ് നാം ഈ അവസാന കാലത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഓ ദയ, ഇതൊരു വഷളായ അവസ്ഥയാകുന്നു. അത് വിഭാഗീയ സഭകളായി പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ സമയത്തും വ്യത്യസ്തമായി പറയാൻ ഞാൻ ഏത് ചരിത്രകാരനോടും പറയുകയാണ്, ഭൂമിയിലേക്കൊരു സന്ദേശം വന്ന ഓരോ സമയത്തും അത് സംഘടനയായി തീരുന്നു. അത് അപ്പോൾ തന്നെ അവിടെ മരിക്കുന്നു. അവർ എല്ലാവരും ചെയ്ത അതേ കാര്യം തന്നെ പെന്തക്കോസ്തുകളും ചെയ്തു. അവിടെ നിന്നും പുറത്തു വന്ന പെന്തക്കോസ്ത് അസംബ്ലീസ് ഓഫ് ഗോഡുകാരായ നിങ്ങൾ, നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും മാതാക്കളും അവിടെ പുറകിലെ വിഭാഗ്യസഭയിൽ നിന്നും ആ പഴയ വ്യവസ്ഥയിൽ നിന്നും ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തി ആ കാര്യങ്ങൾ വിരുദ്ധമായി പറഞ്ഞുകൂടെ പുറത്തു വന്നു. സ്വന്തം ഛർദ്ദിയിലേക്ക് തിരിഞ്ഞ നായയും ചെടിയിലേക്ക് തിരിഞ്ഞ പന്നിയെയും പോലെ നിങ്ങൾ തിരിഞ്ഞ് അവർ ചെയ്ത അതേ കാര്യം തന്നെ ചെയ്തു. ഇപ്പോൾ അത്രയേറെ പൗരോഹിത്യപരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ സഹാനുഭൂതിയുടെ ഉദരകോശങ്ങളെ പോലും അടച്ചിരിക്കുന്നു. നിങ്ങളുമായി സഹവർത്തിക്കുന്നതിന് മുമ്പായി പ്രയാസേനെ നിങ്ങളിൽ നിന്നും കൂട്ടായ്മ അടച്ചിട്ട് വാങ്ങേണ്ടതായി വന്നിരിക്കുന്നു. നിങ്ങൾ ഏകത്വക്കാർ. അങ്ങനെയുള്ള ഒരു സന്ദേശം ദൈവം നിങ്ങൾക്ക് തന്നു. അതുമായി മുന്നോട്ട് പോകുന്നതിന് പകരം, എളിമയോട് താഴ്ത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് പകരം, നിങ്ങൾ നിങ്ങളുടെ സംഘടന ഉണ്ടാക്കി തിരികെ പോയിരിക്കുന്നു. നിങ്ങളെല്ലാവരും അവിടെ ആയിരിക്കുകയാണ്, അതേ തൊട്ടിയിൽ. അത് കൃത്യമാണ്. ദൈവത്തിന്റെ ആത്മാവ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. യഹോവയായ ഞാൻ അതിനെ നട്ടു, ഞാൻ അതിനെ രാവും പകലും നനയ്ക്കും. ആരെങ്കിലും അതിനെ അവൻ ഈ കാര്യങ്ങൾ ഉണ്ടാകണം എന്ന് നിയോഗിച്ചിരിക്കുകയും അത് തീർച്ചയായും അയക്കുകയും ചെയ്യും. അവൻ സ്വർഗത്തുനിന്ന് താഴെ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ കാര്യം വരുന്നത് അവിടെ ഒരു നാദമുണ്ടാകും. അതെന്താണ്? ജനങ്ങളെ കൂട്ടിച്ചേർക്കുന്ന ഒരു സന്ദേശമാണ്. ആദ്യം ഒരു സന്ദേശം കടന്നു വരുന്നു. ഇപ്പോൾ വിളക്ക് തെളിയിക്കുന്ന സമയം. എഴുന്നേറ്റ് നിങ്ങളുടെ വിളക്കുകളെ തെളിയിക്കൂ. അത് എന്ത് നാഴികളായിരുന്നു? 6-ാമത്തേതല്ല, 7-ാമത്തേത്. ആ 7-ാമത്തേത് നോക്കൂ, അതാ നോക്കൂ, മണവാളൻ വരുന്നു. എഴുന്നേറ്റ് നിങ്ങളെ വിളക്കുകളെ തെളിയിക്കൂ. അവർ അത് ചെയ്തു. അവരിൽ ചിലരുടെ വിളക്കുകൾ എണ്ണ പോലും കണ്ടില്ല എന്ന് കണ്ടു. കാണുന്നോ? എന്നാൽ അത് വിളക്ക് തെളിയിക്കുന്ന സമയമാണ്. മലാഖി 4 സമയമാണ്. അവൻ എന്താണ് വാഗ്ദത്തം? ലൂക്കോസ് 17. ഇതാണ്, ഇത് യെശയ്യാവ് തിരുവചനത്തിൽ ഈ ദിവസത്തിലേക്ക് ക്രമപ്പെടുത്തിയിരുന്ന ആ എല്ലാ പ്രവചനങ്ങളുമാണ്. അത് ഇവിടെ തന്നെ സജീവമായി കൊണ്ടിരിക്കുന്നത് നാം കാണുന്നു. അവിടെയില്ല എന്റെ പ്രിയ സഹോദര സഹോദരി ഈ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുക. ഇപ്പോൾ ഈ പ്രസംഗവേദിയിൽ വെച്ച് തന്നെ ഞാൻ മരിച്ചു പോകാമെന്നറിയുന്ന ദൈവം സ്വർഗത്തിലുള്ളപ്പോൾ നിങ്ങൾ ചുറ്റിലും അല്പനേരം നടന്ന് നോക്കേണ്ടതാണ്. ഒരു കൂട്ടം മനുഷ്യരുടെ മുന്നിൽ നിൽക്കുമ്പോൾ, അവിടെ നിൽക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് അവനെപ്പോഴും ആയിരുന്നത് പോലെ ആയിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്നു. അത് ഭയങ്കരമാണ്. അത് സത്യമായിരിക്കുന്നു. ഈ ബൈബിൾ തുറന്നിരിക്കുകയാണ്. കാണുന്നോ? ശരി, അവൻ എവിടെയാണ്? വിഭാഗീയ സഭാ സമ്പ്രദായം മരിച്ചിരിക്കുന്നു. അത് പോയി കഴിഞ്ഞിരിക്കുന്നു. അതൊരിക്കലും വീണ്ടും എഴുന്നേൽക്കില്ല. അതിനെ കത്തിയരിച്ചു കളയും. അത് തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ വയലിലെ തോടിനോടും ചെയ്യുന്നത്. അതിൽ നിന്നും ഓടിക്കൊള്ളുക. ക്രിസ്തുവിലേക്ക് പ്രവേശിക്കുക. ഞാൻ മെത്തോഡിസ്റ്റിൽപ്പെട്ടവനാണ്, ഞാൻ ബാപ്റ്റിസ്റ്റിൽപ്പെട്ടവനാണ്, ഞാൻ പെന്തക്കോസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നു എന്ന് പറയരുത്. നിങ്ങൾ ക്രിസ്തുവിലേക്ക് കടന്നുകൊള്ളുക. നിങ്ങൾ ക്രിസ്തുവിലാണെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു വാക്കല്ല, എന്നാൽ അത് എന്തായാലും നിങ്ങൾ വിശ്വസിക്കും. മറ്റാരെങ്കിലും എന്തു പറഞ്ഞെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അപ്പോൾ ദൈവം ആ കാര്യത്തെ സമർത്ഥിച്ച് കാണിച്ചു തരും. കാരണം നിങ്ങൾ അവൻ വചനത്തിനുമേൽ ആത്മാവിനെ ചൊരിയുമ്പോൾ എന്ത് സംഭവിക്കും? മറ്റേതൊരു വിത്തിനുമേലും വെള്ളമൊഴിക്കുന്നത് പോലെ തന്നെ അതിൽ ജീവൻ വരും. അത് അതിന്റെ വിധത്തിലുള്ളതിനെ കൊണ്ടുവരും. നിങ്ങൾ പറയും, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം നിങ്ങൾ ദീർഘദൂരത്തേക്ക് രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല. ഇവിടെ നോക്കൂ, നിങ്ങൾ ഒരു തൃതീയ ജീവിയാണ്. നിങ്ങളാകുന്നു ഈ ചെറിയ വ്യക്തിയുടെ. ഇവിടെയാണ് പ്രാണൻ, അതിനടുത്ത് ആത്മാവ്, പിന്നെ അതിന്റെ അടുത്തത് ശരീരം. ഇപ്പോൾ നിങ്ങളുടെ ശരീരഭവനവുമായി സമ്പർക്കം ചെയ്യാൻ നിങ്ങൾക്ക് 5 ഇന്ദ്രിയങ്ങളെ കിട്ടിയിട്ടുണ്ട്. അവ മറ്റുള്ളവയുമായി സമ്പർക്കം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ ആത്മാവിൽ 5 ഇന്ദ്രിയങ്ങളുണ്ട്. അവ സ്നേഹം, ബോധം ഇത്യാദി അതിന്റേതാണ്. എന്നാൽ ഇവിടെ അവിടെയാണ് നിങ്ങൾ ജീവിക്കുന്നത്. അത് എന്താണോ അതാണ് നിങ്ങൾ. നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യിക്കുന്നു എന്ന് യേശു പറഞ്ഞില്ലേ? ഇവിടെ ഒരു പാറക്കാരയുടെയും ഒരു കോതമ്പരെയും വിത്തനിടുക, എന്നിട്ട് അവയുടെ മേൽ വെള്ളമൊഴിക്കുക, അവയെ വളമിടുന്നതിന്റെയും മറ്റും കീഴിൽ വയ്ക്കുക, അവ രണ്ടും അതേ വെള്ളത്താൽ ജീവിക്കില്ലയോ? തീർച്ചയായും. അതെ, അതെന്താണ്? അവയിൽ ഒരെണ്ണം പാറക്കാരം മുളപ്പിക്കും. കാരണം അതാണ് അവനിലുള്ളത്. കോതമ്പനെ കൈവർത്തി എങ്ങനെ ആർപ്പെടുമോ അപ്രകാരം തന്നെ പാറക്കാരെയും ചെയ്യും. അന്ത്യകാലത്ത് കള്ളക്രിസ്തുക്കൾ വരുമെന്ന് ബൈബിൾ പറയുന്നില്ലേ? കള്ള യേശുക്കളല്ല, ഇപ്പോൾ കള്ളക്രിസ്തുക്കളാണ്. അഭിഷേകം പ്രാപിച്ചവർ, വചനത്താൽ തെറ്റായി അഭിഷേകം പ്രാപിച്ചവർ, വിഭാഗീയ സഭയാലുള്ള അഭിഷേകം, എന്നാൽ വചനത്താലല്ല. എന്തെന്നാൽ വചനം സ്വയം അതിൽ തന്നെ സാക്ഷ്യം നിൽക്കുന്നു. അതിന് മറ്റൊന്നിന്റെയും ആവശ്യമില്ല. അത് അതിന്റെ സ്വയം സാക്ഷ്യമാകും. കള്ള അഭിഷിക്തന്മാരും വരും. അതിന്മേലുള്ള എന്റെ ടേപ്പ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ആ അഭിഷിക്തർ, ഓ നിങ്ങൾ അവരിൽപ്പെട്ട ഒരാളിനെ വിളിച്ചു, ഓ നിങ്ങളൊരു യേശുവാണെന്ന് ചോദിക്കൂ. ഓ തീർച്ചയായും അല്ല, അതിനായി അവർക്ക് നിൽക്കാൻ കഴിയില്ല. എന്നാൽ അത് ഓ മഹത്വം, എനിക്ക് അഭിഷേകം കിട്ടിയിരിക്കുന്നു എന്ന ഒന്നിലേക്ക് വരുമ്പോൾ അതുമല്ല, അതാണ് വാസ്തവമായ അഭിഷേകം. ഓർക്കൂ, കയ്യഫാവനും അതുണ്ടായിരിക്കുകയും പ്രവചിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ബലയാമനുണ്ടായിട്ട് പ്രവചിച്ചു. അത് ഈ അകത്തുള്ളതുമായി അതിന് യാതൊന്നും ചെയ്യാനില്ല. അത് ദൈവത്തിന്റെ വിത്ത്. ആരംഭം മുതലേ അവന്റെ ജീൻ മുൻകുറിക്കപ്പെട്ടത് അല്ലാതിരിക്കുന്നു എങ്കിൽ നിങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ എത്രമാത്രം അലറി വിളിച്ചെന്നോ അന്യഭാഷയിൽ സംസാരിച്ചെന്നോ ഓടിയെന്നോ ആർപ്പെട്ടെന്നോ ഞാൻ കാര്യമാക്കുന്നില്ല. അതിന് ഇതുമായി യാതൊന്നും തന്നെ ചെയ്യാനില്ല. മറ്റുള്ള എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ ഒരു പാറക്കാരയ്ക്കും കഴിയും. വിഗ്രഹാരാധികൾ പിശാചിനെ വിളിച്ചുകൊണ്ട് എഴുന്നേറ്റ് ആർപ്പെടുകയും അന്യഭാഷകൾ സംസാരിക്കുകയും പിന്നെ മനുഷ്യന്റെ തലയോട്ടുകളിൽ രക്തം കുടിക്കുകയും മറ്റും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കാണുന്നോ? അതിനാൽ നിങ്ങൾക്ക് കഴിയില്ല. അത്തരത്തിലെ വികാരങ്ങളും കാര്യങ്ങളും അത് മറന്നേക്കൂ. ആ വചനത്തിൽ നിങ്ങളുടെ ഹൃദയമുണ്ടോ? അതാണ് ക്രിസ്തു. അതിനെ അവിടെ കൊണ്ടുവരൂ. പിന്നെ മറ്റേതൊരു വിത്തനെയും തുറന്നു നോക്കുമ്പോലെ അത് അതിനെ തന്നെ അറിയിക്കുന്നോ എന്നും അത് ജീവിക്കുന്ന ആ കാലത്തിലേക്കുള്ള പ്രസിദ്ധമാക്കുന്നോ എന്ന് ശ്രദ്ധിക്കൂ. ലൂഥറിന് തളിരുകളല്ലാതെ മറ്റൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നില്ല. മറ്റുള്ളവർ ഈ മറ്റുള്ള കാര്യങ്ങളെ കൊണ്ടുവന്നു. നാം ഇപ്പോൾ കോതമ്പിന്റെ കാലത്തിലായിരിക്കുന്നു. ലൂഥറിന്റെ യഥാർത്ഥമായ ലൂഥർമാർ യഥാർത്ഥമായ ലൂഥർകാരെ കൊണ്ടുവരുന്നു. പെന്തക്കോസ്ത് യഥാർത്ഥ പെന്തക്കോസ്തുകളെ കൊണ്ടുവരുന്നു. അത്ര തന്നെ. എന്നാൽ നാം ആ കാലം കഴിഞ്ഞ് മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കത്തോലിക്ക സഭ ആരംഭിക്കുമ്പോൾ പെന്തക്കോസ്തായിട്ടാണ് ആരംഭിച്ചതെന്ന് നിങ്ങൾക്കറിയാമോ? മാത്രമല്ല, പെന്തക്കോസ് സഭ 2000 വർഷം നിന്നിരുന്നെങ്കിൽ അത് ഇപ്പോൾ കത്തോലിക്ക സഭ ആയിരിക്കുന്നതിനേക്കാൾ വളരെ മോശമായ അവസ്ഥയിൽ ആയിരിക്കുമായിരുന്നു. അത് കൃത്യമാണ്. ഞാൻ സ്നേഹിക്കുന്ന എന്റെ സഹോദരന്മാരോടും സഹോദരികളോടുമാണ് ഞാനിത് പറയുന്നത്. ദൈവം അതറിയുന്നു. എന്നാൽ ഓർക്കൂ കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ അങ്ങ് അകലെ ന്യായവിധിയിൽ സന്ധിക്കേണ്ടതുണ്ട്. അത് വളരെയേറെ നീണ്ട സമയമെടുക്കില്ല. സത്യം എന്താണ്, എന്നുള്ളതിന്റെ സാക്ഷ്യം എനിക്ക് വഹിക്കേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോടൊപ്പം മീറ്റിംഗുകളിൽ കടന്നുവന്ന് രോഗികൾക്കായി പ്രാർത്ഥിച്ചപ്പോൾ അത് വളരെ നന്നായിരുന്നു. എന്നാൽ ഞാൻ ഒരു സന്ദേശവുമായി വന്നപ്പോൾ, ഏതെങ്കിലും ഒരു സന്ദേശം മുന്നിലേക്ക് പോകുന്നെങ്കിൽ അതൊരു സത്യസന്ദേശം, അത് യഥാർത്ഥമാണെങ്കിൽ ദൈവത്തിന്റെ കലർപ്പില്ലാത്ത അത്ഭുത ആശ്ചര്യങ്ങളുമായി അവിടെ ആ സംഘടന ചുറ്റു തൂങ്ങിക്കിടക്കുന്നു എങ്കിലും അത് ദൈവത്തിൽ നിന്നല്ല എന്ന് നിങ്ങൾ അറിയുന്നു. എന്തെന്നാൽ ആ കാര്യം ആദ്യം തന്നെ പ്രസിദ്ധമാക്കിയിരിക്കുന്നു. യേശു കടന്നു വരുമ്പോൾ ജനങ്ങളെ ശ്രദ്ധയെ ആകർഷിക്കാൻ രോഗികളെ സൗഖ്യമാക്കി. അതിനുശേഷം അവന്റെ സന്ദേശം, അത് ശരിയാണ്, ദൈവത്തിന് ശ്രദ്ധയിൽ കൊണ്ടുവരാനായി അവിടെ എന്തെങ്കിലും ചിലതുണ്ടാകേണ്ടതുണ്ട്. അവൻ ദിവ്യ രോഗസൗഖ്യവും അങ്ങനെയുള്ള അവന്റെ അത്ഭുതങ്ങൾ ജനങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നു. അതിന്റെ പ്രധാന ഹൃദയഭാഗം ആ സന്ദേശമാണ്. അതെന്തെന്നാൽ ഇവിടെ നിന്നും വരുന്നതാണ്. അവൻ ജനങ്ങൾക്ക് നന്മ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ അവർ ഇവിടെ ഇരുന്ന് കേൾക്കാൻ തുടങ്ങുന്നു. നോക്കൂ, എന്തെന്നാൽ അവിടെ ജീവങ്കിലേക്ക് മുൻ നിയമിക്കപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരിക്കുന്നു. വിത്തിൽപ്പെട്ട ചിലത് കോതമ്പ് നിലത്ത് വീണു, പക്ഷികൾ അതിനെ എടുത്തുകൊണ്ടുപോയി. മറ്റു ചിലത് മുള്ളുകൾക്കിടയിൽ വീണു, ആയിരുന്ന ചിലത് തയ്യാറാക്കിയ നിലത്ത് പോയി മുൻ തയ്യാറാക്കിയ നിലത്ത് ഫലത്തെ കൊണ്ടുവന്നു. ഇപ്പോൾ നാദം മുഴക്കുന്നതാണ് ആദ്യ കാര്യം. ആദ്യത്തെ കാര്യം കാഹളവും, പിന്നെ അഥവാ ഒരു ശബ്ദവും, ഒരു നാദം, പിന്നെ ഒരു ശബ്ദം, അതിനുശേഷം ഒരു കാഹളം. നാദം ജനങ്ങളെ ഒരു ദൂതൻ തയ്യാറെടുപ്പിക്കുന്നതാണ്. രണ്ടാമത് ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള ശബ്ദമാണ്. അതേ ശബ്ദം, അത് വിശുദ്ധ യോഹന്നാൻ 11:38-44 ലാസറിനെ കല്ലറയിൽ നിന്ന് വിളിക്കുന്ന ഒരു ഉച്ചത്തിലുള്ള ശബ്ദം. മണവാട്ടിയെ ഒരുമിച്ച് കൂട്ടുന്നു, അതിനുശേഷം മരിച്ചവരെ അതുമായി ചേർത്ത് എടുക്കപ്പെടേണ്ടതിനുള്ള, നോക്കൂ, ഉയർത്തെഴുന്നേൽപ്പിക്കൽ. ഇപ്പോൾ മൂന്ന് കാര്യങ്ങൾ സംഭവിക്കുന്നത് നോക്കൂ. അടുത്ത കാര്യം എന്താണ്? ഒരു കാഹളമായിരുന്നു, ഒരു നാദം, ഒരു ശബ്ദം, ഒരു നാദം, ഒരു കാഹളം. ഇപ്പോൾ ആ മൂന്നാമത്തെ കാര്യം ഒരു കാഹളം. അത് എല്ലായ്പ്പോഴും കാഹളങ്ങളുടെ ഉത്സവത്തിൽ ജനങ്ങളെ ഉത്സവത്തിന് വിളിക്കുന്നതാണ്. മാത്രമല്ല അത് മണവാട്ടിയുടെ അത്താഴമാണ്. ആകാശത്തിൽ വെച്ച് മണവാട്ടി കുഞ്ഞാടിന്റെ അത്താഴം കഴിക്കുന്നതാണ്. കാണുന്നു, ആദ്യമായി കടന്നു വരുന്നത് അവന്റെ മണവാട്ടിയെ ഒരുമിച്ച് കൂട്ടാനായിട്ടുള്ള അവന്റെ സന്ദേശം. അടുത്ത് ഉറങ്ങിക്കുടക്കുന്ന മണവാട്ടികളുടെ ഉയർത്തെഴുന്നേൽപ്പാണ്. ആ മറ്റു കാലങ്ങളിൽ വെച്ച് മരിച്ചവരാണ് അവരെ ഈ ചേർത്താൻ എടുക്കുക. പിന്നെ ആ കാഹളം, ആകാശത്തിൽ സ്വർഗത്തിലെ വിരുന്ന്. എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാമാണ് സംഭവിക്കാൻ പോകുന്നത്? കൂട്ടുകാരെ, നാം ഇപ്പോൾ അവിടെ തയ്യാറായി എത്തിയിരിക്കുകയാണ്. നാം ഒരേ ഒരു കാര്യം, സഭ പുറപ്പെട്ടു വന്ന് ആ സൂര്യന്റെ മുമ്പിൽ വിളയാനായി കിടക്കേണ്ടതുണ്ട്. അല്പം കഴിയുമ്പോൾ ആ മഹാന്മാരായ കൂട്ടിച്ചേർക്കലുകാർ കടന്നുവരും, കോതമ്പിനെയും തണ്ടും കത്തിച്ചെരിച്ചു കളയുകയും ധാന്യത്തെ അതിന്റെ കളപ്പുറയിൽ ശേഖരിക്കുകയും ചെയ്യും. കാണുന്നോ, നിങ്ങൾ അന്ധരല്ല, നിങ്ങൾ വിവേകമുള്ള ജനങ്ങളാണ്. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം ദുരാഗ്രഹത്തോടാണ് പറയുന്നതെങ്കിലോ, ഞാനിത് പറയുന്നു എന്നാൽ ഇത് ജീവനാണ്. എന്തുകൊണ്ടെന്നാൽ ഞാനിത് പറയാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നു. മാത്രമല്ല ഞാനിത് തീർത്തും പറഞ്ഞിരിക്കണം. എന്റെ സന്ദേശം, സൗഖ്യവും മറ്റും അവിടെ കടന്നു വന്നിരുന്നത് സന്ദേശം കടന്നു വരും എന്നറിഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയായിരുന്നു. ഞാൻ എല്ലാ സമയവും അതറിഞ്ഞിരുന്നു. അത് ഇവിടെയാകുന്നു. ആ ഏഴ് മുദ്രകൾ തുറന്നതും ആ മർമ്മങ്ങൾ എന്താണ് സംഭവിച്ചു എന്നതിനെയും കാണിക്കുന്നു. എനിക്കതറിയില്ലായിരുന്നു. എന്നാൽ ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്ന മനുഷ്യർ എന്നോടൊപ്പം അവിടെ നിന്നിരുന്നു. എപ്പോൾ? സാറന്മാരെ, ഇത് ഏത് സമയമാണ്? സന്ദേശം പ്രസംഗിച്ചത് നിങ്ങൾ എല്ലാവരും കേട്ടിരുന്നു. അന്ന് രാവിലെ കൃത്യമായും അത് എവിടെയായിരിക്കുമെന്ന് പറയപ്പെട്ട പ്രകാരമായിരുന്നു. അവിടെ സ്വർഗത്തു നിന്നും ഏഴ് ദൂതന്മാർ നിന്നിരുന്നു. അവർ മുകളിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ നിൽക്കുകയായിരുന്നു. അവിടേക്ക് അവരെ ചുഴലിക്കാറ്റ് മുകളിലേക്ക് കൊണ്ടുപോയി. അവർ കടന്നു പോകുന്നേരം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശാസ്ത്രം അതിന്റെ ചിത്രമെടുത്തു. അത് രാജ്യങ്ങളിൽ എല്ലായിടത്തും പരന്നിരുന്നു. താഴെ മെക്സിക്കോയിലോളം ഉണ്ടായിരുന്നു. അവിടെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ഈ ഏഴ് സഭാകാലങ്ങളെ പറ്റി പ്രസംഗിക്കാൻ തുടങ്ങി. ഒരു മഹാൻ വേദശാസ്ത്ര പണ്ഡിതനായ ജാക്ക് മൂറയെ ഞാൻ വിളിച്ചു. ഞാൻ ചോദിച്ചു, ജാക്ക്, അവിടെ നിന്നിരുന്ന മനുഷ്യനാരാണ്? തലയിൽ പഞ്ഞി പോലുള്ള മുടിയുമായി മനുഷ്യപുത്ര സദസ്യനായ ഒരുവൻ അവിടെ നിന്നിരുന്നു. ഞാൻ ചോദിച്ചു, അവൻ ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനായിരുന്നു. അവന്റെ മുടി പഞ്ഞി പോലെ വെളുത്തിരിക്കുന്നത് എങ്ങനെ? അവൻ പറഞ്ഞു, ബ്രദർ ബ്രഹാം, അത് അവന്റെ തേജസ്കരിച്ച ശരീരമാണ്. അത് ശരിയായി എന്നെനിക്ക് തോന്നിയില്ല. എന്നാൽ ഞാൻ മുറിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അത് എന്തായിരുന്നു എന്ന് അവൻ എന്നെ അറിയാനിടയാക്കി. കാണുന്നോ, അവൻ വെറും മനുഷ്യനല്ല, അവൻ ദൈവത്വമായിരുന്നു എന്ന് ഞാൻ എല്ലായ്പ്പോഴും പ്രസംഗിച്ചിരുന്നു. അവൻ ജഡത്തിന് വെളിപ്പെട്ട ദൈവമായിരുന്നു. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വഭാവം ദൈവത്തെ ഈ ഭൂമിയിൽ പ്രദർശിപ്പിച്ചു കാണിക്കാൻ ഇവിടെ താഴേക്കിറങ്ങി വന്ന ആ മഹത്തായ ഗുണവിശേഷം. യേശു ദൈവത്തിന് സ്നേഹമായിരുന്നു. അത് ഒരു ശരീരത്തെ ഉണ്ടാക്കി. യഹോവയായ ദൈവം അതിൽ വസിച്ചു. ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി അവനിൽ വസിച്ചിരുന്നു. ദൈവം എന്തായിരുന്നു? അവൻ ആ ശരീരത്തിലൂടെ പ്രകടമാക്കി. ആ ശരീരത്തെ മരിക്കണമായിരുന്നു. അങ്ങനെ അവൻ രക്തത്താൽ മണവാട്ടിയെ അവന് കഴുകാനായി. ശ്രദ്ധിക്കൂ, അവന്റെ മണവാട്ടി കഴുകപ്പെടുകയും ക്ഷമിക്കപ്പെടുകയും മാത്രമല്ല അവൾ നീതീകരിക്കപ്പെടുകയും ചെയ്തു. കാണുന്നോ, നിങ്ങൾ നീതീകരിക്കപ്പെട്ടു എന്ന വാക്കെടുത്ത് അതിന്റെ അർത്ഥം എന്താണെന്ന് നോക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാൻ മദ്യപിക്കുന്നു എന്ന് സഹോദരൻ ഗ്രീൻ കേട്ടിട്ട് ഞാൻ തെറ്റായ കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിനുശേഷം ഞാനത് ചെയ്യുന്നില്ല എന്നും അവൻ കേൾക്കാനിടയായി. അതിനുശേഷം അവൻ എന്റെ അടുക്കൽ നിന്ന് ഞാൻ നിങ്ങളെ ക്ഷമിച്ചു ബ്രദർ അബ്രഹാം. നിങ്ങൾ എന്നോട് ക്ഷമിച്ചെന്നോ? ഞാനതൊരിക്കലും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് എന്നോട് ക്ഷമിച്ചത്? കാണുന്നോ, എന്നാൽ ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്നോട് ക്ഷമിക്കേണ്ടതാണ്. എന്നാലും ഞാൻ നീതിമാനാകുകയില്ല. എന്തെന്നാൽ ഞാനത് ചെയ്തിരുന്നു. എന്നാൽ നീതീകരിച്ചു എന്ന വാക്ക് നിങ്ങൾ അത് ഒരിക്കലും ചെയ്തിട്ടേയില്ല എന്നതാണ്. നീതീകരിച്ചു. അതിനുശേഷം ദൈവത്തിന്റെ വിസ്മൃതിയുടെ പുസ്തകത്തിൽ നമ്മെ ചേർക്കുവോളം അങ്ങനെയുള്ള പാപത്തിൽ നിന്നും യേശുക്രിസ്തുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. അത് ചെയ്യാനാകുന്നത് അവന് മാത്രമാണ്. നമുക്ക് കഴിയില്ല, നമുക്ക് ക്ഷമിക്കാനാകും, എന്നാൽ മറക്കാനാകില്ല. ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു എന്നും എന്നാൽ ഈ ദുഷ്ടകാര്യങ്ങളെ നിങ്ങൾ ചെയ്തു എന്ന കാര്യം ഞാൻ എപ്പോഴും ഓർക്കും. എന്നാൽ നിങ്ങൾ നീതിമാനല്ല, നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നു. എന്നാൽ ദൈവദൃഷ്ടിയിൽ മണവാട്ടി നീതീകരിക്കപ്പെട്ടു. അവൾ ആദ്യ സ്ഥാനത്ത് തന്നെ അത് ഒരിക്കലും ചെയ്തിട്ടില്ല. ആമേൻ. അവിടെ നിൽക്കുകയും ദൈവത്തിന്റെ നിർമ്മല പുത്രനുമായി വിവാഹം ചെയ്തിരിക്കുന്നു. ആദ്യ സ്ഥാനത്ത് തന്നെ ഒരിക്കലും ഒരു പാപവും ചെയ്തിട്ടില്ല. എന്താണ്? അവൾ മുൻ നിയമിക്കപ്പെട്ടിരുന്നു. അവൾ അതിലേക്ക് കുടുക്കപ്പെട്ടതാണ്. അവൾ ആ സത്യം കേട്ടപ്പോൾ മുന്നോട്ട് വന്നു. ആ രക്തം അവളെ ശുദ്ധീകരിച്ചു. അവൾ അവിടെ നിർമ്മലയായി നിന്നുകൊണ്ടിരിക്കുകയാണ്. കാണുന്നോ, അവൾ അവളുടെ മേൽ ഒരു പാപവുമില്ല. ആകയാൽ ആ നാദം നോക്കൂ, സന്ദേശം മണവാട്ടിയെ ഒരുമിച്ച് വിളിച്ചുകൂട്ടുന്നു. അത് കഴിഞ്ഞാൽ ആ കാഹളം, അവൻ അതേ അവൻ തന്നെ. ഒരു ഉറക്കയുള്ള ശബ്ദത്താൽ, അവൻ നാദത്താലും ഒരു ശബ്ദത്താലും ലാസറിനെ ഉണർത്തി. ലാസറെ പുറത്തുവരൂ എന്നവൻ ഉച്ചത്തിലെ ശബ്ദത്താൽ വിളിച്ചു. കാണുന്നോ, നിദ്രയിലിരിക്കുന്ന മരിച്ചവരെ, ഉറങ്ങുന്ന മണവാട്ടിയെ, ആ ശബ്ദം ഉണർത്തുന്നു. കാഹളം, ഒരു കാഹളത്തിന് ശബ്ദത്താൽ മാത്രമല്ല അത് ചെയ്യുമ്പോൾ അത് വിളിക്കുന്നതാണ്. എല്ലാ നേരവും ഒരു കാഹളമെന്നാൽ കാഹളത്തിന്റെ ഉത്സവത്തിന് ഇസ്രായേലിനെ വിളിക്കുന്നതാണ്. കാണുന്നോ, അത് ഒരു പെന്തക്കോസ് ഉത്സവമായിരുന്നു, ആകാശത്തിലെ ആ മഹാ ഉത്സവം. പിന്നെ ആ കാഹളങ്ങളുടെ ഉത്സവമാണ്. മാത്രമല്ല, ഇപ്പോൾ ഒരു കാഹളം വിളിക്കുന്നത് ഒരുമിച്ച് കൂട്ടാനാണ്. സദ്യക്കായി വരുവൻ, ഇപ്പോൾ അത് കുഞ്ഞാടിന്റെ ആകാശത്തിലെ സദ്യയാണ്. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ആ ഒരുമിച്ച് കൂടൽ, മണവാട്ടി, കാഹളങ്ങളുടെ ഉത്സവം, കല്യാണ സദ്യ, നാം അത് മാതൃകകളായി കണ്ടു. നാം ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു നിമിഷം ശ്രദ്ധിക്കാം. ശ്രദ്ധിക്കൂ, അത് മാതൃകകളായി കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ മത്തായി 18:16 വായിച്ചാൽ അത് പറയുന്നത്, അവിടെ സാക്ഷ്യം പറയുന്നവർ മൂവരുണ്ട്. നോക്കൂ, അത് വിശുദ്ധ 1 യോഹന്നാൻ 5:7 എപ്പോഴും മൂന്നൊരു സാക്ഷ്യമാണ്. അത് ശരിയല്ലേ? അത് ശരിയായ ഒന്നിന്റെ തെളിയിക്കലാണ്. മൂന്ന് സാക്ഷ്യങ്ങൾ ആധാരമാക്കാം. രണ്ടോ മൂന്നോ സാക്ഷികളുമായാൽ സകലതും, ഏത് കാര്യവും ഉറപ്പാക്കപ്പെടുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കൂ, നമ്മൾ മൂന്ന് സാക്ഷ്യങ്ങൾ കേട്ടിരിക്കുന്നു. മൂന്ന് ഒരു സാക്ഷ്യമാണ്. ഇപ്പോൾ പഴയ നിയമത്തിൽ നമുക്ക് ആദ്യം തന്നെ മൂന്ന് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടൽ ഉണ്ടായിട്ടുണ്ട്, സാക്ഷ്യങ്ങളായിട്ടുണ്ട്. നിങ്ങൾക്കതറിയാമോ? ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഹാനോ ഒന്നായിരുന്നു, ഏലിയോ മറ്റൊന്ന്, പിന്നെ യേശു മറ്റൊന്നായിരുന്നു. യേശു ഇപ്പോൾ ആണിക്കല്ലായിരിക്കെ അവൻ സാക്ഷ്യം വഹിക്കുന്നു. കാണുന്നോ, അവൻ പഴയ നിയമത്തിന്റെയും പുതിയ നിയമത്തിന്റെയും ആണിക്കല്ലാണ്. എന്തെന്നാൽ അവൻ ആദ്യം മരിച്ച് പിന്നെ മേഘങ്ങളിൽ എടുക്കപ്പെടേണ്ടതുണ്ടായിരുന്നു. അവൻ മരിച്ചു, ജീവങ്കിലേക്ക് വന്ന് ഇവിടെ നമ്മുടെ ചുറ്റും നടന്നിട്ട് പിന്നെ മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ടു. എന്തെന്നാൽ അവൻ ആണിക്കല്ലായി രണ്ടിനെയും ഒരുമിച്ച് കൂട്ടിക്കിണക്കുന്നു. അവന്റെ ഉയർത്തെഴുന്നേൽപ്പിനും മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിനും ശേഷം, നോക്കൂ, അവൻ അത് ചെയ്തതിനു ശേഷം, അത് തെളിയിച്ച ശേഷം, ആ പഴയ നിയമം അവിടെയായിരുന്നു. ഹനോക്ക് രൂപാന്തരം പ്രാപിച്ച കാര്യം തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ഏലിയാവ് ചുഴലിക്കാറ്റിനാൽ ഒരു അഗ്നി നിലനിർത്താൻ മുകളിലേക്ക് എടുക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. അത് ശരിയാണ്. യേശു മരിച്ചു, അടക്കം ചെയ്തു, എഴുന്നേറ്റ് വന്നു, ഇവിടെ ഭൂമിയിൽ ജീവിച്ചു. അതിനുശേഷം ആ ആണിക്കല്ല് മേഘങ്ങളിലേക്ക് മുകളിലേക്ക് എടുക്കപ്പെട്ടു. അവിടെ മൂന്ന് പേർ സാക്ഷികളാണ്. അത് ശരിയല്ലേ? ഇപ്പോൾ അവിടെ മേഘങ്ങളിലേക്കുള്ള ഉടക്കപ്പെടൽ നേരത്തെ തന്നെ കഴിഞ്ഞിരിക്കുന്നു. അത് നിങ്ങൾക്കറിയാമോ? അത് നമുക്ക് അത് വായിക്കാനായില്ലെങ്കിലോ, വളരെ വേഗം നോക്കാം. നമുക്ക് മത്തായി 27 എടുക്കാം. നമുക്ക് 27:45 നോക്കാം. അത് നമുക്ക് വേഗത്തിൽ എടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മെ സഹായിക്കാനായി നമുക്ക് ഇതിൽ നിന്നും അല്പം എടുക്കാം. വളരെ പെട്ടെന്ന് 27:45, അതാണ് എന്റെ വിശ്വാസം. ഞാൻ ഇവിടെ എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. 6 മുതൽ 9 വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. ഏകദേശം 9 നേരത്ത് യേശു ഏലി ഏലി ലമ്മ ശബക്താനി എന്ന് ഉറക്കെ നിലവിളിച്ചു. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത് എന്നർത്ഥം. അവിടെ നിന്നിരുന്നവരിൽ ചിലർ അത് കേട്ടിട്ട് അവൻ ഏലിയാവെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ഉടനെ അവരിൽ ഒരുത്തൻ ഓടി ഒരു സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ച് ഓടത്തണ്ടിന്മേലാക്കി അവന് കുടിപ്പാൻ കൊടുത്തു. ശേഷമുള്ളവർ, നിൽക്ക, ഏലിയാവ് അവൻ രക്ഷിപ്പാൻ വരുമോ എന്ന് നോക്കാം എന്ന് പറഞ്ഞു. യേശു പിന്നെയും ഉറക്കെ നിലവിളിച്ചു, പ്രാണനെ വിട്ടു. ഒരു ഉറക്കെയുള്ള ശബ്ദം, ഉറക്കെ വിളിക്കുന്നു. ശ്രദ്ധിക്കൂ, യേശു മരിച്ചപ്പോൾ ഒരു ഉറക്കെ വിളവിളിയാൽ അലറി വിളിച്ചു, തന്റെ പ്രാണനെ വിട്ടു. അപ്പോൾ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ട് അടിയോളം രണ്ടായി ചീന്തിപ്പോയി. ഭൂമി കുലുങ്ങി, പാറകൾ പടർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു. അവന്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു, വിശുദ്ധ നഗരത്തിൽ ചെന്നു പലർക്കും പ്രത്യക്ഷമായി. മേഘങ്ങളിലേക്കുള്ള ഒരു എടുക്കപ്പെടൽ കഴിഞ്ഞിരിക്കുന്നു. ദൈവത്തിന്റെ വചനം ആരുടെ അടുക്കലേക്ക് വന്നോ അവർ തയ്യാറെടുപ്പ് നടത്തിയിരുന്നു. പഴയ നിയമത്തിൽ മൂന്നെണ്ണം സംഭവിച്ചു. കാണുന്നോ, ദൈവത്തിന്റെ വചനം ഹാനോക്കിന്റെ അടുക്കൽ വന്നു, അവന്റെ പ്രവാചകനായിരുന്ന ഏലി അവന്റെ അടുക്കൽ ദൈവത്തിന്റെ വചനം വന്നു. കാണുന്നോ, ദൈവത്തിന്റെ വചനം യേശുവായിരുന്നു. കാണുന്നോ, ഈ ആദ്യത്തെ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിൽ പഴയ നിയമം ശ്രദ്ധിച്ചാൽ ഇപ്പോൾ ആ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരായിരുന്നു എന്ന് കാണാം. അൻപതാമത്തെ വാക്യം ശ്രദ്ധിക്കൂ, യേശുവിനെ ഉണർത്തിയ അതല്ല, ലാസനെ ഉണർത്തിയ അവന്റെ അതേ ഉറക്കവിളെ വിളി തന്നെയാണ് പഴയ നിയമത്തിലെയും വിശുദ്ധന്മാരെ ഉണർത്തിയത് എന്ന് കാണാം. കാണുന്നോ, ആ ഉറക്കവിളെ വിളി ഉണർത്തി. രണ്ടാമത്തെ നിവൃത്തിയായത് തെസ്സലോനിക്ക രണ്ടിലെ നാലാമത്തെ അധ്യായത്തിലാണ്. നമുക്ക് അതിൽ നിന്നും വായിക്കാനായി എടുക്കാം. നാം ഒരല്പ നിമിഷങ്ങൾക്ക് മുമ്പ് വായിച്ചതേ ഉള്ളൂ. കാണുന്നോ, സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഒന്ന് തെസ്സലോനിക്ക നാലിന്റെ 12-18 വരെയാണ്. അത് രണ്ടാമത്തെ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലായിരിക്കും. രണ്ടാമത്തെ മേഘങ്ങളിൽ എടുക്കപ്പെടൽ മണവാട്ടി എടുത്തുകൊണ്ട് പോകുന്നതാണ്. പഴയ നിയമവിശുദ്ധന്മാർ അവന്റെ സന്നിധിയിലേക്ക്, പറുദീസയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അവന്റെ ഉറക്കവിളെ വിളിയാൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ മുകളിലേക്ക് എടുക്കപ്പെടുന്നു. അവൻ തന്റെ പ്രാണനെ വിടുന്നേരം ഉറക്കെ വിളിച്ചപ്പോൾ എന്തുകൊണ്ടാണ്? എന്താണ് ആ യാഗം? അവരുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിനായി ആ സമ്പൂർണ്ണ ബലി വരുന്നത് വിശ്വസിച്ചും കൊണ്ട് അതിനായി അവർ കാത്തുകൊണ്ടിരുന്നു. അവർ കുഞ്ഞാടുകളെയാണ് ബലിയായി സമർപ്പിച്ചിരുന്നത്. അവൻ മരിച്ച് തന്റെ പ്രാണന് വിടുമ്പോൾ അവൻ ഉച്ചത്തിൽ അലറി വിളിച്ചു. അപ്പോൾ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ഉണർന്നെഴുന്നേറ്റു. ഇവിടെയുള്ള നാദവും ശ്രദ്ധിക്കൂ, അതേ കാര്യം തന്നെ അവന്റെ വരവെങ്കിലും. കാണുന്നോ, പ്രാണനെ വിട്ടു. മാത്രമല്ല, അവൻ അത് ചെയ്തപ്പോൾ ആ യാഗം സമ്പൂർണമായതായിട്ട് പാർദീസ ശൂന്യമാക്കപ്പെട്ടു. ആ പഴയ നിയമവിശുദ്ധന്മാർ വീണ്ടും ഭൂമിയിലേക്ക് വരികയും ഈ ഭൂമിക്ക് ചുറ്റും നടന്നിട്ട് അവർ മേഘങ്ങളിലേക്ക് എടുക്കപ്പെടൽ അവനോടൊപ്പം കടന്നുപോയി. ദാവീദ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ. അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി, ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു. ആ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ അവനോടൊപ്പം അകത്ത് കടന്നു. അവർ ചോദിച്ചു, ഈ നീതിയുടെ രാജാവ് ആരാണ്? മഹത്വത്തിന്റെ രാജാവ്, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനാം യഹോവ തന്നെ. ഇവിടെ ഇതാ അവൻ മാർച്ച് ചെയ്ത് കടന്നു വരുന്നു. യേശു ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് വരുന്നു. ഇതാ അവൻ ഇവിടെ പഴയ നിയമവിശുദ്ധന്മാരുമായി കടന്നു വരുന്നു. അവിടെയുള്ള പുതിയ പടിവാതിലേക്ക് പോയി പറഞ്ഞു, വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവിൻ, പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പിൻ, മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. ഒരു ശബ്ദം അകത്തുനിന്ന് വന്നു ചോദിച്ചു, മഹത്വത്തിന്റെ രാജാവാർ? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. ആ പടിവാതിൽ താനെ തുറന്നു വന്നു. മാത്രമല്ല, യേശു ഒരു പടവട്ടി ജയിച്ച ജയാളി. ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടു പോകുന്നു. അവർ അവനിൽ വിശ്വസിച്ചിരിക്കുകയും വചനം അവരുടെ അടുക്കൽ വന്നുവരുന്നു. അവിടെ ആ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ കാത്തുകൊണ്ട് കിടന്നിരുന്നു. അവൻ ബദ്ധന്മാരെ നയിച്ചുകൊണ്ടുപോയി. ഉയരങ്ങൾ കയറി പഴയ നിയമത്തിലെ ബദ്ധന്മാരെടുത്തുകൊണ്ട് അകത്തേക്ക് കടന്നു. ആ മേഘങ്ങളിൽ എടുക്കപ്പെടൽ ആദ്യം തന്നെ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ നടക്കുന്നത് 2 തെസ്സലോനിക്കരിൽ. മണവാട്ടിക്കായി മണവാട്ടി ഉയർത്തെഴുന്നേറ്റ മഹത്വത്തിലേക്ക് മേഘങ്ങളിൽ എടുക്കപ്പെടേണ്ടതാണ്. ജീവനോടെ ശേഷിക്കുന്നവരായ നാം, അത് ഈ ശരീരത്തിൽ ഭൂമിയിൽ ശേഷിക്കുന്നവരാണ്. നിദ്ര പ്രാപിച്ചവർക്ക് മുമ്പാകെയില്ല. ആദ്യം കർത്താവിന്റെ കാഹളം മുഴക്കപ്പെടും. ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ചവർ ആദ്യം എഴുന്നേൽക്കും. കാണുന്നു, ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. കഴിഞ്ഞ ദിവസം ഞാൻ ആ തെരുവിന്റെ മൂലയിൽ നിൽക്കുകയായിരുന്നു. ഞാൻ അവിടെ നിന്നിരുന്നു. ഞാൻ അവിടെ തെരുവിന്റെ മൂലയിൽ നിന്നുകൊണ്ട് യുദ്ധവിരാമ സന്ധിയുടെ ഘോഷയാത്ര തെരുവിന്റെ മുകളിലേക്ക് പോകുന്നത് കാണുകയായിരുന്നു. ഞാൻ അവിടെ എന്റെ കുഞ്ഞുമകൻ ജോസഫുമായാണ് നിന്നിരുന്നത്. അവിടെ ആദ്യം ചെറിയ പഴയ ടാങ്കുകൾ, യുദ്ധ ടാങ്കുകൾ കടന്നു വന്നു. അത് കടന്നുപോയപ്പോൾ പുതിയ തരം യുദ്ധമുറയിലെ വലിയ ഷെർമൻ ടാങ്കുകളും അവയുടെ പീരങ്കിയുടെ വായ്ത്തല പൊട്ടിയതും ഒരു അവയുടെ തോക്കിന്റെ വായ്ത്തല പൊട്ടിയതും മറ്റുമായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഭടന്മാർ വരുന്നുണ്ടായിരുന്നു. ആ സ്വർണ നക്ഷത്രമ്മമാർ. അത് കഴിഞ്ഞൊരു ഫ്ലോട്ട് കടന്നു വന്നു താഴേക്ക്. അതെ, അവിടെ താഴേക്ക് ഒരു ഫ്ലോട്ട് വന്നു. അതിന്റെ മുൻവശത്ത് അറിയാൻ കഴിയാത്ത ഭടൻ എന്ന ഒരു കല്ലറ ഉണ്ടായിരുന്നു. അവിടെ ഒരു ഭടൻ ആ കല്ലറയ്ക്ക് കാവൽ നിൽക്കുന്നു. അതിന്റെ മറുഭാഗത്തായി അവിടെ ഒരു നാവിക ഭടൻ നിന്നിരുന്നു. മറ്റേ വശത്ത് നാവികനെ നിൽക്കുന്നു. അവിടെ ഒരു അതർ വരച്ചിരുന്നു. അതിന്റെ മറ്റേ വശത്ത് ഒരു ധനനക്ഷത്രം അണിഞ്ഞ അമ്മയിരിക്കുന്നു. അവൾക്ക് തന്റെ കുട്ടിയെ നഷ്ടപ്പെട്ടിരുന്നു. അവിടെ ഒരു ചെറുപ്പക്കാരി ഭാര്യ തന്റെ തല മേശമേൽ വെച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച ഒരു ചെറിയ ബാലൻ അതിന്റെ വശത്തായിരിക്കുന്നു. അവന്റെ മുഖത്തുകൂടി കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. അവന് അവന്റെ അപ്പനെ നഷ്ടപ്പെട്ടിരുന്നു. ഞാൻ ചിന്തിച്ചു, എന്തൊരു കഷ്ടം. ഞാൻ അവിടെ നിന്നുകൊണ്ട് നോക്കി. അവരെ കാണുക, പഴയ കുറച്ച് ഭടന്മാർ അവശേഷിച്ചിരുന്നു. അവിടേക്ക് മാർച്ച് ചെയ്യുമ്പോൾ മുടന്തര വൃദ്ധരായിരുന്നു. എന്നിട്ടും അവർ യൂണിഫോമുകൾ ധരിച്ചിരുന്നു. എന്നാൽ അവർ അവരെ അഭിമാനത്തോടെ പ്രദർശിപ്പിച്ചിരുന്നു. കാരണം അവർ അമേരിക്കക്കാരായിരുന്നു. ഞാൻ ചിന്തിച്ചു, ഓ എന്റെ ദൈവമേ, ഒരു നാൾ സ്വർഗത്തു നിന്നും ഒരു പൊട്ടിത്തെറി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. അവിടെ പഴയ കാലത്തുള്ളവരായി, അവിടെ കാത്തിരിക്കുന്നവരായ പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ ആ പൊട്ടിത്തെറി ഉണ്ടായി അവിടെ കടന്നു വരികയും പുനരുത്ഥാനത്തിലേക്ക് പോവുകയും ചെയ്യും. നാം ആ നിലയിലേക്ക് വന്ന് അവന്റെ മഹത്വമേറിയ ശരീരം പോലെ ഈ പ്രായമേറിയ മർത്യശരീരം മാറ്റപ്പെട്ട് ആകാശത്തേക്ക് പോകും. ഈ ദിവസങ്ങളിലൊന്നിൽ ആ കടന്നു വരാനുള്ള മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന സമയം എന്താ, അതെന്താ ഒരു ഘോഷയാത്രയായിരിക്കും. ഓ, അവരുടെ മാറിൽ യേശു ക്രിസ്തുവിന്റെ രക്തം, അവർ ജീവിച്ചുകൊണ്ടിരുന്ന കാലത്തിന്റെ ദൈവ സന്ദേശം അഭിമാനത്തോടെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആ സമയമാണ് നാം മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. സഹോദര, ശ്രദ്ധിക്കൂ, ഇപ്പോൾ അവസാനിപ്പിക്കാൻ പോകുന്നു. രണ്ടാമത്തെ പുനരുത്ഥാനം സകലതും ആദ്യത്തെ ഒന്ന് കഴിഞ്ഞു. ഇപ്പോൾ വളരെ അടുത്ത് രണ്ടാമത്തേത് വളരെ അടുത്ത് കടന്നു വരാനിരിക്കുകയാണ്. ഇപ്പോൾ മൂന്നാമത്തേത് വെളിപ്പാട് 11:11 രണ്ട് സാക്ഷികളാണ്. അത് യോസെഫ് തന്റെ സഹോദരന്മാരോട് ചെയ്തതുപോലെ യഹൂദന്മാരോട് സാക്ഷീകരിക്കാൻ ക്രിസ്തുവിന്റെ ആത്മാവോടെ തിരികെ കൊണ്ടുവരാനായി വരുന്നവരാണ്. ഇതുകൂടെ ഓർത്തുകൊള്ളൂ, അവരുടെ ശവശരീരങ്ങൾ 3.5 ദിവസം വീഥിയിൽ കിടക്കും. അതിനുശേഷം ജീവന്റെ ആത്മാവ് അവരിലേക്ക് വന്ന് അവർ മേഘങ്ങളിലേക്ക് എടുക്കപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അതാണ് പുതിയ നിയമത്തിലെ നിങ്ങളുടെ 3 മേഘങ്ങളിലെടുക്കപ്പെടൽ. പഴയ നിയമത്തിൽ 3 മേഘങ്ങളിലേക്കെടുക്കപ്പെടൽ, അവ 3 കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ തയ്യാറായി മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിനായി കാത്തിരിക്കുന്നു. വിശുദ്ധന്മാരുടെ മേഘങ്ങളെടുക്കപ്പെടലിനായി കാത്തിരിക്കുന്നു. അത് അരുളി ചെയ്തിരിക്കുന്നു. അതിനാൽ അവ ഉണ്ടാകേണ്ടതുണ്ട്. ദൈവം എന്തെങ്കിലും പറയുകയാണെങ്കിൽ ആകാശം മുഴുവനും ഭൂമിയും നീങ്ങിപ്പോകും. എന്നാൽ ആ വചനം ഒരിക്കലും തോൽവിയടയില്ല. അവിടെ പുറകിലായി 1 ദൈവം കൽപ്പിച്ചപ്പോൾ അവൻ പറഞ്ഞു, പ്രകാശമുണ്ടാകട്ടെ. അവിടെ ഏതെങ്കിലും ഒരു വെളിച്ചം ഉണ്ടാകുന്നതിന് 100 വർഷങ്ങൾക്ക് മുമ്പാകാം. അവൻ പറഞ്ഞു, ഒരു പനമരമുണ്ടാകട്ടെ, ഒരു കരുവേലകമുണ്ടാകട്ടെ, ഒരു മരുഭൂമി ഉണ്ടാകട്ടെ, ഒരു പർവ്വതമുണ്ടാകട്ടെ, ഇതുണ്ടാകട്ടെ. അവനത് സംസാരിച്ചു. നിങ്ങൾ കാണുന്നു, ഒരു വചനമായി അത് അവന്റെ വായിൽ നിന്നും കടന്നു വന്നിരിക്കുന്നെങ്കിൽ അതിന് പ്രകടമാകേണ്ടതുണ്ട്. അതങ്ങനെ സംഭവിക്കേണ്ടതുണ്ട്. എപ്പോൾ? അതിനുശേഷം ഒരു നാൾ അവൻ തന്റെ ജനത്തെ പുറത്തേക്ക് വിളിച്ചു. ഒരു പ്രകാശം, അഗ്നിസ്തംഭത്താൽ, പരിശുദ്ധമായ വിശുദ്ധ അഗ്നിയാൽ അവൻ മോശ എന്ന മനുഷ്യനോട് സംസാരിച്ചു. മോശയ്ക്ക് കഴിയുമായിരുന്നില്ല, മോശയെ ജനങ്ങൾ വിശ്വസിച്ചിരുന്നില്ല. അതിനാൽ അവൻ അവരെ ഈ പർവ്വതത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. ആ പ്രഭാതത്തിൽ പർവ്വതം മുഴുവനും അഗ്നിയായി, ഇടിയും മിന്നലും പോലെ ആയിരുന്നു. അപ്പോൾ ജനങ്ങൾ പറഞ്ഞു, നീ ഞങ്ങളോട് സംസാരിക്ക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ? ദൈവം പറഞ്ഞു, ഞാൻ ഇപ്രകാരം ഇനിയും അവരോട് സംസാരിക്കുകയില്ല. എന്നാൽ ഞാൻ അവർക്ക് വേണ്ടി ഒരു പ്രവാചകനെ എഴുന്നേൽപ്പിക്കും. അവനിൽ കൂടി ഞാൻ സംസാരിക്കും. മാത്രമല്ല, അവൻ സംസാരിക്കുന്നത് സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ അത് കേൾക്ക. എന്നാൽ ഞാൻ അവനോടൊപ്പമാകുന്നു. ഇപ്പോൾ അവൻ അത് സംസാരിച്ചിരിക്കുന്നു, അത് സംഭവിക്കും എന്ന് അവൻ പറഞ്ഞിരിക്കുന്നു. ഉസ്സീയ രാജാവിനാൽ ഒരു മനുഷ്യൻ, ബുദ്ധിമാനായ ഒരു മനുഷ്യൻ, ഒരു നല്ല മനുഷ്യനാണ് എന്ന അഭിപ്രായമുണ്ടായിരുന്ന യെശയ്യാവ് അവിടെ നിന്നിരുന്നു. ഈ പ്രവാചകനെ നോക്കുവിൻ. ആ രാജാവ്, അവൻ ഒരു മഹാനായ മനുഷ്യനായിരുന്നു. ഒരിക്കൽ ഒരു പുരോഹിതന്റെ സ്ഥാനമെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അകത്തേക്ക് കടക്കുകയും കുഷ്ഠത്താൽ ബാധിക്കപ്പെടുകയും ചെയ്തു. അതുതന്നെയാണ് ഞാൻ ഈ വാണിജ്യക്കാരോടും പറയുന്നത്. ഒരിക്കലും ഒരു ധർമ്മോപദേശിയുടെ സ്ഥാനമെടുക്കാൻ ശ്രമിക്കരുത്. ഇല്ല സാർ, നിങ്ങൾ എവിടെയാണോ അവിടെ തന്നെ ആയിരിക്കണം. കാണുന്നോ, ദൈവം നിങ്ങളെ ഏൽപ്പിച്ച ജോലിയെ, നിങ്ങളുടെ ജോലി നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത് ചെയ്യുക. നിങ്ങൾ ഒരു വിരലായിരിക്കുന്നെങ്കിൽ ഒരിക്കലും ഒരു ചെവി ആകാൻ കഴിയില്ല. നിങ്ങൾ ഒരു ചെവിയാണെങ്കിൽ മൂക്കോ അഥവാ കണ്ണോ നിങ്ങൾക്ക് ഒരിക്കലും മൂക്കാകാൻ കഴിയില്ല. കാണുന്നോ, നിങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് തന്നെ ആയിരിക്കുക. കഴിഞ്ഞ ദിവസം പ്രക്ഷേപണം ചെയ്ത സന്ദേശം നിങ്ങൾ കേട്ടിരിക്കും. ഒരു സേവ ചെയ്യാൻ ശ്രമിക്കുക. ദാവീദ് അഭിഷേകം ചെയ്യപ്പെട്ട രാജാവായിരുന്നു. ജനങ്ങളെല്ലാം ആർപ്പിടുകയും നിലവിളിക്കുകയും ചെയ്തു. അത് ശരിയായിരുന്നു. എന്നാൽ അവൻ ഒരിക്കലും ദൈവത്തിന്റെ പ്രവാചകനുമായി കൂടിയാലോചന നടത്തിയിരുന്നില്ല. മാത്രമല്ല, ഒരു മനുഷ്യൻ മരിക്കുകയും മുഴുവൻ കാര്യങ്ങളും വിരൂപമാക്കുകയും ചെയ്തു. ദൈവത്തിന് ഒരു സഹായ സന്നദ്ധത ചെയ്യാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുത്. ദൈവത്തിന് സമയം വരുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കുക. അവൻ തന്റേതായ രീതിയിൽ അത് ചെയ്തുകൊണ്ട് കടന്നു വരട്ടെ. ഞാൻ ഈ വലിയ കാര്യം ചെയ്യാൻ പോകുന്നു, അത് ഇങ്ങനെ ചെയ്യും. വളരെ സൂക്ഷിക്കൂ സഹോദര. ഇപ്പോൾ ദാവീദ് അതിലും നന്നായി അറിഞ്ഞിരുന്നു. ഒരു ദിവസം നാഥാൻ ആ ദേശത്തുണ്ടായിരുന്നു. അവനുമായി ഒരുവിധത്തിലേയും കൂടിയാലോചന നടത്തിയിരുന്നില്ല. കാണുന്നോ, അവൻ 1,000 പേരുടെയും 10,000 പേരുടെയും അധിപന്മാരുമായി കൂടിയാലോചന ചെയ്തു. ജനങ്ങളെല്ലാം ആർപ്പെട്ടു, അലറി വിളിച്ചു, നൃത്തമാടി. അതിനു പകരം അവർക്ക് എല്ലാവിധമുള്ള മതപരമായ പ്രകടനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അത് ദൈവത്തിന്റെ വചനപ്രകാരമുള്ള ക്രമത്തിലായിരുന്നില്ല, അത് തോൽവിയടഞ്ഞു. ദൈവത്തിന്റെ വചനത്തിന്റെ ക്രമത്തിലല്ലാതെ എന്തായാലും അത് തോൽവിയടയും. ദൈവത്തിന്റെ മാത്രം എന്നേക്ക് നിലനിൽക്കും. ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എന്നാൽ എന്റെ വചനം ഒഴിഞ്ഞു പോകില്ല. യെശയ്യാവിനെ ശ്രദ്ധിച്ചു, ആ വിവേകിയായ ചെറുപ്പക്കാരൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ആത്മാവ് അവനെ പ്രഹരിച്ചു. അവനതിന് വിരുദ്ധമായി യാതൊന്നും പറയാനില്ലായിരുന്നു. അവൻ ഒരു പ്രവാചകനായിരുന്നു. അവൻ പറഞ്ഞു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. നമുക്കൊരു മകൻ ജനിച്ചിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകനെ നൽകിയിരിക്കുന്നു. അവന് അത്ഭുതമന്ത്രി, സമാധാന പ്രഭു, നിത്യപിതാവ്, സർവശക്തനാ ദൈവം എന്ന് വിളിക്കും. അവസാനം ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവസാനം അവന്റെ ആധിപത്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ഒരു കന്യക ഗർഭിണിയാകും എന്ന് ബുദ്ധിപരമായി അവന് എങ്ങനെ പറയാനാകും? ഓരോരുത്തരും അതിനായി നോക്കിയിരുന്നു, അത് സംസാരിച്ചു കഴിഞ്ഞിരുന്നു. അത് കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്നതായിരുന്നു. അതിന് അപ്രകാരം സംഭവിക്കേണ്ടതുണ്ടായിരുന്നു. എന്തെന്നാൽ അത് ദൈവത്തിന്റെ വചനമായിരുന്നു. ഉൽപ്പത്തിയിലായിരുന്നത് പോലെ അവൻ ആ വിത്തുകളെ സമുദ്രത്തിന് കീഴിലിട്ടപ്പോൾ അവിടെ അത് പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളായിരുന്നു. കാണുന്നോ, അത് അപ്രകാരം സംഭവിക്കേണ്ടതുണ്ട്. 800 വർഷങ്ങൾക്ക് ശേഷം ഒരു നാൾ ഒരു ഉരുവാക്കപ്പെട്ട വിത്തനെ, മറിയയുടെ ഗർഭപാത്രം, ദൈവത്തിന്റെ വിത്തന ഗർഭം ധരിച്ചു. അവൾ ഒരു മകനെ പ്രസവിച്ചു. ഒരു ദിവസം അതേ പുത്രൻ തന്നെയാണ്. അവിടെ നിന്നത് അവൻ പറഞ്ഞു, ലാസറെ പുറത്തു വരിക. മരിച്ച് 4 ദിവസം കഴിഞ്ഞ ഒരു മനുഷ്യൻ പുഴുവരിച്ച് അവന്റെ മൂക്കഴുകി വീണിരുന്നു, നാറ്റം വച്ചിരുന്നു. അവൻ എഴുന്നേറ്റ് വന്നു, പറഞ്ഞു, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, ആമേൻ. കല്ലറകളിലുള്ളവർ എല്ലാവരും ദൈവപുത്രന്റെ ശബ്ദം കേട്ട് ജീവിക്കുന്ന നാഴിക വരുന്നു. അങ്ങനെ അത് ചെയ്യുമെന്ന് പറയപ്പെട്ടിരിക്കുന്നു. അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഒരു മേഘങ്ങളിലേക്ക് എടുക്കപ്പെടലുണ്ടാകാൻ പോവുകയാണ്. ഓ, എന്റെ കാലിഫോർണിയയിലെ ഇപ്പോൾ അടുത്തു കഴിഞ്ഞ എന്റെ അവസാന സന്ദേശം ഞാൻ ഓർക്കുന്നു. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ലോസ് ആഞ്ചലസ് സമുദ്രത്തിനടിയിലേക്ക് പോകും എന്ന് ഞാൻ മുൻകൂട്ടി പറയുമ്പോൾ അവിടേക്ക് ഇനി ഒരിക്കലും പോകില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. അത് പോകും. അവൾ പോയിരിക്കുന്നു, അവളെ അലക്കിയിരിക്കുന്നു, അവൾ അവസാനിച്ചിരിക്കുന്നു. ഏത് സമയമാണ് അത്, എപ്പോഴാണ് എന്നെനിക്കറിയില്ല. എന്നാൽ അവൾ മുങ്ങിപ്പോകും. അത് കഴിഞ്ഞയുടൻ തന്നെ ഭൂമി കുലുങ്ങാനം ഇളകാനും തുടങ്ങി. ഓർക്കൂ, അന്ന് ആ ദൂതൻ അവിടെ ഇറങ്ങി വരുമ്പോൾ നിങ്ങളിൽ അനേകർ ആ പാറയോടടുത്ത് നിന്നിരുന്നു. ഞങ്ങൾ അവിടെ നിന്നിരുന്നതിന്റെ അടുത്തായി പാറയ്ക്ക് ചുറ്റും പ്രകാശവും തീയും ആകാശത്തുനിന്ന് വീഴുന്നുണ്ടായിരുന്നു. പാറകൾ പർവ്വതത്തിൽ നിന്ന് ചുഴറ്റി വീശിക്കൊണ്ട് അതിനു ചുറ്റും വീഴുന്നുണ്ടായിരുന്നു. അവൾ 3 തവണ ശക്തിയായി പൊട്ടിത്തെറിച്ചു. ഞാൻ പറഞ്ഞു, പശ്ചിമദേശത്ത് ന്യായവിധി ആഞ്ഞടിക്കാൻ പോകുന്നു. അതിന് 2 ദിവസത്തിൽ അലാസ്ക ഏകദേശം വെള്ളത്തിലായി കഴിഞ്ഞിരുന്നു. ഓർക്കൂ, അതേ ദൈവം തന്നെയാണത് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞു, ലോസ് ആഞ്ചലസ് നശിച്ചു, അവൾ നശിച്ചു. അത് എപ്പോഴാണെന്ന് എനിക്കറിയില്ല, എനിക്കത് നിങ്ങളോട് പറയാൻ കഴിയില്ല. എനിക്കതറിയില്ല, ഞാനത് പറഞ്ഞു. എന്നാൽ ഇവിടെ ഈ സഹോദരൻ അതായിരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, ഞാൻ വിചാരിക്കുന്നത് മോസലയിൽപ്പെട്ട ഒന്നായിരുന്നു. അവന് എന്നെ അവിടെ തെരുവിൽ വെച്ച് കിട്ടിയിരുന്നു. ഞാനത് തിരികെ വന്ന് നോക്കുന്നത് വരെ അത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാൻ വചനത്തിലേക്ക് തിരികെ നോക്കി. യേശു പറയുന്നു, നീയോ കഫർനഹൂമേ, സ്വർഗത്തോളം ഉയർന്നിരിക്കുമോ, നീ പാതാളം വരെ താണുപോകും. നിങ്ങൾ നടന്ന വീരപ്രവൃത്തികൾ സൊദോമിൽ നടന്നിരുന്നുവെങ്കിൽ അത് ഇന്നുവരെ നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഏകദേശം 180 വർഷം കഴിഞ്ഞപ്പോൾ സൊദോം ആദ്യമേ ഭൂമിക്കടിയിലായിരുന്നു. അന്നത്തേത് വെള്ളത്തിനടിയിലായെങ്കിൽ ഇന്നത്തേതും പോകും. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതും ചെയ്തതുമായ ദൈവത്തിന്റെ അതേ ആത്മാവ് അത് അവിടെ പറഞ്ഞിരിക്കുന്നു. ഓ കഫർനഹൂം നഗരമേ, നീ സ്വയം നിന്നെ ദൂതന്മാരുടെ പേരാൽ വിളിക്കുന്ന ലോസ് ആഞ്ചലസേ, നീ തന്നെത്താൻ എത്രമാത്രം ഉയർത്തും. സാത്താന്റെ വേരും ഇരിപ്പിടവുമേ, നോക്കൂ, നീ നിന്നെ തന്നെ ഉയർത്തിയിരിക്കുന്നു. ധർമ്മോപദേശകർക്ക് അത് അവരുടെ ഒരു ശവപ്പറമ്പായിരുന്നു. നല്ല മനുഷ്യർ അവിടേക്ക് ചെന്ന് എലികളെ പോലെ മരിക്കുന്നു. എന്തൊരു നാശം! ദൂതന്മാരുടെ പേരുകളാൽ നീ നിന്നെ തന്നെ വിളിക്കുന്നു. നിങ്ങൾ ചെയ്ത വീരപ്രവൃത്തികൾ സൊദോമിൽ ചെയ്തിരുന്നെങ്കിൽ അത് ഇന്നും നിലനിൽക്കുമായിരുന്നു. എന്നാൽ നിന്റെ സമയം വന്നിരിക്കുന്നു. നിങ്ങൾ നോക്കിക്കാണുക, അത് അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഞാൻ ഒരു കള്ളപ്രവാചകനാണ്. കാണുന്നോ, അവിടെയാണ് അവൾ. അവൾ അവിടെ കിടക്കുകയാണ്. അത് കാണുന്നതിന് മുമ്പുള്ള ആ രാത്രി എനിക്ക് ഓർക്കാൻ കഴിയുന്നു. ഞാൻ മണവാട്ടിയുടെ പൂർവ്വദർശനം കണ്ടു. വളരെ ശരിയായി വസ്ത്രധാരണവും മറ്റും ചെയ്തുകൊണ്ട് ഈ വഴിയിലൂടെ മാർച്ച് ചെയ്തു പോകുന്ന ഒരു മനോഹരി ചെറിയ മകളെ ഞാൻ അവിടെ നിൽക്കുമ്പോൾ കണ്ടു. ആ ദർശനത്തിൽ എന്റെ അടുത്ത് ആരോ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഞാൻ കണ്ടു. അവർ പറഞ്ഞു, മണവാട്ടിയുടെ പൂർവ്വദർശനം, അവൾ കടന്നു പോകുന്നത് ഞാൻ കണ്ടു. അവർ ഈ വശത്ത് നിന്ന് വന്ന് ചുറ്റിക്കറങ്ങി പോകുകയായിരുന്നു. അത് മുകളിലേക്ക് വരുന്നു. ആ സഭകൾ മറ്റേ വശത്ത് നിന്ന് വരികയായിരുന്നു. അവിടെ ഏഷ്യയിലെ സഭ കടന്നു വന്നു. ഓ, നിങ്ങൾ അശ്ലീലതയെ കുറിച്ച് സംസാരിക്കുന്നു. ഇതാ യൂറോപ്പിൽ നിന്നുള്ള സഭ കടന്നു വരുന്നു. ഓ എന്റെ, ഞാൻ ഒരു റോക്ക് ആൻഡ് റോൾ വരുന്നത് കണ്ടു. അത് സഭയായ കുമാരി അമേരിക്കയായിരുന്നു. മാത്രമല്ല, അവൾ ഏതൊരു വിധത്തിലെ വസ്ത്രവും ധരിച്ചിരുന്നില്ല. ചാരനിറമുള്ള ദിനപത്രത്തെ പോലെയുള്ള പേപ്പറുകൾ അവളുടെ മുൻഭാഗത്ത് പിടിച്ച് റോക്ക് ആൻഡ് റോൾ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. സഭ, കുമാരി അമേരിക്ക. ഞാൻ അവിടെ അവന്റെ സാന്നിധ്യത്തിൽ നിന്നിരുന്നു. ഞാൻ ചിന്തിച്ചു, ഓ ദൈവമേ, ഒരു ധർമ്മോപദേശകനായിരുന്ന ഇതാണോ ഞങ്ങൾക്ക് ഏറ്റവും നന്നായി ചെയ്യാനത്? ഓ ഓ, എങ്ങനെ നിങ്ങൾക്ക് അനുഭവപ്പെടും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ദൈവമേ എന്നെ മറക്കണമേ. എനിക്കിപ്പോൾ ഇവിടെ നിന്നും പോകാൻ കഴിഞ്ഞെങ്കിൽ ഞങ്ങൾ ചെയ്തതിൽ എല്ലാത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇതാണ് ഉളവാക്കാൻ കഴിഞ്ഞത്. ഇതാണ് അതെങ്കിൽ എന്താണ്? ആ സ്ത്രീകളെല്ലാം കടന്നുപോയി കഴിഞ്ഞപ്പോൾ നീളം കുറഞ്ഞ മുടി, ചായം തേച്ച മുഖങ്ങൾ, എല്ലാവരും എല്ലാ വിധത്തിലുള്ള റോക്കുകളും മറ്റും ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അങ്ങനെ പോയി കഴിഞ്ഞിരുന്നു. ക്രിസ്തുവിന്റെ കന്യകമാരായിരിക്കേണ്ടവരായിരുന്നു അവർ. അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ തലയെ തിരിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, ഇതിന് ഞാൻ എന്റെ മുന്നിൽ പിടിച്ചിരിക്കുകയാണ്. അതായിരുന്നു അവരുടെ പിൻവശം. അത് അത്രയേറെ ലജ്ജാവഹമായിരുന്നു. അവർ അവിടെയായി അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു. ഇപ്രകാരം ഞാൻ തല കരയാനായി തിരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ, എനിക്ക് അവിടെ നിൽക്കാൻ കഴിയില്ല. അവൻ അവിടെ നിന്നിരുന്നു. അത് ഞാൻ അറിഞ്ഞിരുന്നു. ഒരു സഭയുടെ ധർമ്മോപദേശിയായി ഞാൻ അവന് വേണ്ടി എന്താണ് ഉൽപ്പാദിപ്പിച്ചത്? ഞാൻ പറഞ്ഞു, ഓ ദൈവമേ, എനിക്കതിലേക്ക് നോക്കാനാകില്ല. എന്നെ മരിക്കാൻ അനുവദിക്കൂ. എന്നെ, ഞാൻ എവിടേക്കെങ്കിലും പോകട്ടെ. അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. അത് പോയയുടൻ തന്നെ ഓരോ പ്രാവശ്യവും അവർ ഒന്ന് കടന്നു വന്ന് അവർ ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുമായിരുന്നു. അതിനുശേഷം അധപ്പതിക്കുമായിരുന്നു. കടന്നുപോയി കഴിയുമ്പോൾ അതിന്റെ ശബ്ദം ഞാൻ കേട്ടിരുന്നു. ഞാൻ ക്രിസ്ത്യൻ പടയാളികളെ മുന്നോട്ട് എന്ന എന്തോ ചിലത് കേട്ടു. ഞാൻ നോക്കി, വിശുദ്ധന്മാരുടെ ചെറിയ കൂട്ടം പെൺകുട്ടികൾ ഇതാ അവർ ആയിരുന്ന വഴിയിലൂടെ കൃത്യമായും എല്ലാവരും ശരിയായി വസ്ത്രം ധരിച്ചും തലമുടി അവരുടെ പിന്നിലേക്ക് നേരെ താഴ്ത്തിയിട്ടുകൊണ്ടും കടന്നു വരുന്നു. വൃത്തിയുള്ളതും ശാന്തതയും സുവിശേഷത്തിന് അനുയോജ്യമായി ഇങ്ങനെ മാർച്ച് ചെയ്യുന്നു. അവൾ വചനമായിരുന്നു. അവർ ഓരോ രാജ്യത്തു നിന്നും ഒന്ന് എന്ന പോലെ കാണപ്പെട്ടു. അവർ കടന്നു പോകുമ്പോൾ ഞാൻ അവരെ നോക്കുന്നുണ്ടായിരുന്നു. അതുമല്ല, അവർ കടന്നു പോകുന്നതും കണ്ടു. താഴേക്ക് പോകുന്നതിന് പകരം അവർ മുകളിലേക്ക് പോകാൻ തുടങ്ങി. ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അവരിൽപ്പെട്ട ഒന്ന് ശ്രമിക്കുന്നു, അവരിൽപ്പെട്ട രണ്ടോ അഥവാ മൂന്നോ പേർ ശ്രമിക്കുന്നു, നിരയിൽ നിന്നും പുറത്തായി പോകുന്നു. ഞാൻ അലറി വിളിച്ചു, നിരയിൽ തന്നെ നിന്നുകൊള്ളുക. ആ ദർശനം എന്നെ വിട്ടുപോയി. മാത്രമല്ല, ഞാൻ മുറിയിൽ നിന്നുകൊണ്ട് അലറി വിളിച്ചു, നിരയിൽ തന്നെ നിൽക്കൂ. അതേ നിരയിൽ. ആശ്ചര്യം, ഇത് മുമ്പേ തന്നെ കഴിഞ്ഞിരിക്കുമോ? ഇതിനിടയിൽ മണവാട്ടിയെ വിളിച്ചു കഴിഞ്ഞോ? അതിലൂടെയാണോ നാം ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്? അവളെ ക്രിസ്തുവിന്റെ സ്വരൂപത്തിലേക്ക് കൂട്ടിയിണക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ക്രിസ്തു വചനമാണ്, അതാണ് ആ ഏക കാര്യം. കാണുന്നോ? അത് അവിടെ വചനത്തിലുണ്ടായിരുന്നു. അത് ഇങ്ങനെ കാണുന്നോ? അവിടെ ഒരു കാര്യം പോലും കൂട്ടിച്ചേർക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയുടെ ഒരു കൈ മനുഷ്യന്റേതുപോലെയും മറ്റേ കൈ ഒരു പട്ടിയുടെ കൈപ്പത്തി പോലെയുള്ളതും ആയിരിക്കാൻ കഴിയില്ല. അവൻ വചനമായിരിക്കുന്നത് പോലെ അത് കൃത്യമായും കർത്താവിന്റെ വചനമായിരിക്കണം. ആ മണവാട്ടി മണവാളന്റെ ഒരു ഭാഗമാണ്. ഒരു സ്ത്രീ അവളുടെ ഭർത്താവിന്റെ ഭാഗമാണ്. എന്തെന്നാൽ അവളെ ഭർത്താവിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. ഹവ്വ അവന്റെ വശത്തെ ആദാമിന്റെ ഒരു ഭാഗമായിരുന്നു. അതുപോലെ തന്നെ മണവാട്ടിയും ഒരു ഭാഗ്യസഭയിൽ നിന്നും എടുത്തതല്ല, എന്നാൽ ഈ ദിവസത്തേക്കുള്ള ദൈവവചനത്തിന്റെ മാറിൽ നിന്നുമാണ് എടുത്തിരിക്കുന്നത്. മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടൽ. കർത്താവിൻ കാഹളം ധ്വനിക്കും, ക്രിസ്തുവിൽ മരിച്ചവരെഴുന്നേൽക്കും, അവന്റെ ഉയർപ്പിൻ തേജസ് പങ്കിടും. ആകാശമപ്പുറെ തിരഞ്ഞെടുക്കപ്പെട്ടവർ അവരുടെ ഭവനത്തിൽ കൂടി വരുമ്പോൾ, അവിടെ വിദൂരതയിൽ പേര് വിളിക്കുമ്പോൾ, നാം എല്ലാവരും അവിടെ ഉണ്ടായിരിക്കാൻ ശ്രമിക്കാം. കൂട്ടുകാരെ, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അത് അരുളി ചെയ്തിരിക്കുന്നു, അത് സംഭവിക്കും, അത് സംഭവിക്കുക തന്നെ ചെയ്യും. പിന്നെ ചെറിയ ജനങ്ങൾ ആരും മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ആരും നഷ്ടമാകാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ എത്ര നന്നായി ദേവാലയത്തിൽ പോകുന്നെന്നോ നിങ്ങൾ സഭയോട് എത്രമാത്രം വിശ്വസ്തനായിരിക്കുന്നു എന്നോ ഞാൻ കാര്യമാക്കുന്നില്ല. അത് നല്ലത് തന്നെ. നിങ്ങൾ അത് ചെയ്യുന്നു, തുടർന്നും ആലയത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. എന്നാൽ എന്തായാലും നിങ്ങളുടെ പാരമ്പര്യങ്ങളെ ദൂരത്തെറിഞ്ഞ് നേരെ ക്രിസ്തുവിലേക്ക് നീങ്ങിക്കൊള്ളുക. കാരണം നിങ്ങളുടെ മേൽ മൃഗത്തിന്റെ മുദ്ര വീണു എന്ന് ഈ വരും ദിവസങ്ങളിൽ നിന്നും നിങ്ങൾ കേൾക്കാൻ പോകുന്നു. അത് എന്താണെന്ന് അറിയാനാകുന്ന കാലം താമസിച്ചു പോയി എന്ന് വരാം. അത് കൃത്യമായും ശരിയാണ്. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾ ഇത്രയും നേരം താമസിപ്പിച്ചതിൽ ക്ഷമിക്കണം. അത് ശരിയാണ്. നിങ്ങൾ എനിക്കായി എടുത്ത കാണിക്ക അത് ചെയ്യാനായി ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ല. സഹോദര, അത് എന്റെ അതെന്റെ മര്യാദയാണ്. അതിനെടുത്ത് ഈ താമസ സ്ഥലത്തിന്റെയും ഈ അധികമെടുത്ത സമയത്തേക്കും വേണ്ടി പണമെടുക്കൂ. എന്തെന്നാൽ ഞാൻ നിങ്ങളെ അധികം ഇരുത്തിയിരുന്നു. എനിക്ക് ഇവിടെ അല്പം കൂടെ ചില കാര്യങ്ങളുണ്ടായിരുന്നു. മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതിനെ കുറിച്ച് എന്റെ പക്കൽ 8-10 പേജുകൾ കൂടി ഉണ്ടായിരുന്നു. എന്നാൽ എനിക്ക് നൽകാനുള്ള സമയം കിട്ടിയില്ല. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കർത്താവ് യേശുവിനെ നിങ്ങൾ സ്നേഹിക്കുന്നു. ഇപ്പോൾ നമുക്ക് ഒരു നിമിഷം വിനയത്തോടെ മൗനമായി എഴുന്നേറ്റ് നിൽക്കാം. ഞാൻ എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുക. ഓർക്കൂ, നാം അവസാന മണിക്കൂറുകളിലാണ്. ഈ രാജ്യങ്ങൾ തകരുന്നു, ഇസ്രായേൽ ഉണരുന്നു, ബൈബിൾ മുൻചെന്ന അടയാളങ്ങൾ, ജാതികളുടെ ദിനങ്ങൾ അതിയായ മനോവേദനയാൽ ഭാരം ചുമത്തപ്പെട്ട് എണ്ണപ്പെട്ടിരിക്കുന്നു. ഓ, ചിതറിപ്പോയവരെ, നിങ്ങളുടെ സ്വന്തത്തിലേക്ക് മടങ്ങി വരുവിൻ. വീണ്ടെടുപ്പിൻ നാളെടുത്തിതാ. മനുഷ്യഹൃദയങ്ങൾ ഭയത്താൽ ചിതിരിക്കുമ്പോൾ ആത്മാവിനാൽ നിറഞ്ഞും നിങ്ങളുടെ വിളക്കുകൾ വെടിപ്പാക്കുകയും ശുദ്ധമാക്കിയും ഇരിപ്പിൻ. മുകളിലേക്ക് നോക്കൂ, നിങ്ങളുടെ വീണ്ടെടുപ്പ് അടുത്തിരിക്കുന്നു. അത് നിങ്ങൾക്കറിയാമോ? കള്ളപ്രവാചകന്മാർ കളവ് പറയുന്നു, ദൈവസത്യത്തെ അവർ നിരാകരിക്കുന്നു. അതെല്ലാം ശരിയാണെന്ന് നമുക്കറിയാം. നമുക്കറിയില്ലേ? ഞാൻ അവനെ സ്നേഹിക്കുന്നു. ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ അവൻ എന്നെ മുൻ സ്നേഹിച്ചു. എൻ രക്ഷയെ വിലയ്ക്ക് വാങ്ങി. കാൽവരി മരത്തിന്മേൽ അവനെ എത്ര പേർ വാസ്തവമായി സ്നേഹിക്കുന്നു? നിങ്ങളുടെ കൈ ഉയർത്തു. ഇപ്പോൾ നമ്മൾ ഈ പാട്ട് വീണ്ടും പാടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ആരുടെയെങ്കിലും കൈപിടിച്ചു കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. തീർത്ഥാടക, നാം തീർത്ഥാടകരാണ്. നാം അതല്ലേ? തീർത്ഥാടകരും അപരിചിതരുമാണ്. ഞാൻ അവനെ സ്നേഹിക്കുന്നു. അത് ശരിയാണ്. മേശയുടെ അപ്പുറത്തായിട്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ അവൻ എന്നെ മുൻ സ്നേഹിച്ചു. എൻ രക്ഷയെ വിലയ്ക്ക് വാങ്ങി. കാൽവരി മരത്തിന്മേൽ. മേഘങ്ങളിലേക്ക് എടുക്കപ്പെടലിൽ വിജയം നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ആ മേഘങ്ങളിൽ എടുക്കപ്പെടുന്നതിൽ വിജയം നേടാൻ എത്രവർ ആഗ്രഹിക്കുന്നു? പറയൂ, ദൈവമേ, എന്റെ മുഴുഹൃദയത്തോടും ഞാൻ അതിൽ വിജയം നേടാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിൽ പിടിച്ചുകൊള്ളുക. നിങ്ങൾക്ക് ആ പാട്ടറിയാമോ? നിങ്ങൾക്കതറിയാമോ സഹോദരി? ദൈവത്തിന്റെ മാറ്റമില്ലാത്ത കരങ്ങളിൽ പിടിച്ചുകൊള്ളുക. അതെന്താണെന്ന് എനിക്കറിയില്ല. ആ ഒന്നിൽ അതിലെന്തിരിക്കുന്നു? മാറ്റമില്ലാത്ത ദൈവത്തിന് കയ്യിൽ പിടിച്ചുകൊള്ളുക. മാറ്റമില്ലാത്ത ദൈവത്തിന് കയ്യിൽ പിടിച്ചുകൊള്ളുക. നിത്യമായ കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രതീക്ഷകളെ കെട്ടുക. മാറ്റമില്ലാത്ത ദൈവത്തിനെങ്കിൽ പിടിച്ചുകൊള്ളുക. നിങ്ങൾ അത് ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ യാത്ര അപൂർണമാകുമ്പോൾ, നിങ്ങൾ ദൈവവുമായി യഥാർത്ഥമായിരുന്നെങ്കിൽ, മഹത്വത്തിലെ നിങ്ങളുടെ വീട് വെണ്ണമയും ശോഭയുമുള്ളതുമായിരിക്കും. നിങ്ങളുടെ ഹർഷപുളകമായ പ്രാണൻ അത് ദർശിക്കും. മാറ്റമില്ലാത്ത ദൈവത്തിന് കയ്യിൽ പിടിച്ചുകൊള്ളുക. മാറ്റമില്ലാത്ത ദൈവത്തിന് കയ്യിൽ പിടിച്ചുകൊള്ളുക. നിത്യമായ കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രതീക്ഷകളെ കെട്ടുക. മാറ്റമില്ലാത്ത ദൈവത്തിന് കയ്യിൽ പിടിച്ചുകൊള്ളുക. നിങ്ങളുടെ തല ഒരു നിമിഷത്തേക്ക് കുമ്പിട്ട് വയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൻ ഈ വ്യർത്ഥ സമ്പത്തിനെ മോഹിക്കരുത്. അത് വളരെ ധൃതിയിൽ നശിച്ചുപോകും. സ്വർഗീയ ഭണ്ഡാരത്തിലെ ലാഭത്തെ അന്വേഷിക്കുക. അവ ഒരിക്കൽ നശിച്ചു പോകയില്ല. മാറ്റമില്ലാത്ത ദൈവത്തിന് കയ്യിൽ പിടിച്ചുകൊള്ളുക. മാറ്റമില്ലാത്ത ദൈവത്തിന് കയ്യിൽ പിടിച്ചുകൊള്ളുക. നിത്യമായ കാര്യങ്ങളിൽ നിങ്ങളുടെ പ്രതീക്ഷകളെ കെട്ടുക. മാറ്റമില്ലാത്ത ദൈവത്തിന് കയ്യിൽ പിടിച്ചുകൊള്ളുക. നിങ്ങളുടെ തലകളെ കുമ്പിട്ട് നിൽക്കുമ്പോൾ നാം എവിടെ നിന്നാണോ എടുക്കപ്പെട്ടത് ആ പൊടിയിലേക്ക് തന്നെ നമ്മുടെ തലകളെ കുമ്പിട്ടിരിക്കുന്നു എന്ന് മനസ്സിൽ വെച്ച് ഒരു നാൾ നാം തിരികെ പോകും. അവിടെ നിങ്ങൾക്കൊരു പ്രാണനുണ്ടെന്നും അതിന് ദൈവത്തോട് ഉത്തരം പറയേണ്ടി വരും എന്നും അറിയുക. നിങ്ങൾ മേഘങ്ങളിലേക്കുള്ള എടുക്കപ്പെടലിന് അത് ഇന്ന് രാത്രിയിലാണെങ്കിലും തയ്യാറായിട്ടില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിലും പ്രാർത്ഥനയിൽ ഓർക്കപ്പെടാൻ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കൈ ഉയർത്തുക. അൽത്താരവിടെ നടത്താൻ ഇവിടെ ഞങ്ങൾക്ക് സ്ഥലമില്ല. എങ്ങനെയായാലും നിങ്ങളുടെ അൽത്താര നിങ്ങളുടെ ഹൃദയമാണ്. നിങ്ങളുടെ കൈ ഉയർത്തു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെ 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 എന്റെ ബ്രദർ ബ്രൻഹാം, ഞാൻ തയ്യാറായിട്ടില്ലാത്തതുപോലെ തോന്നുന്നു. ഞാൻ ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അതിനായി ശ്രമിച്ചിരുന്നു, എന്നാൽ അവിടെ എന്തോ എല്ലായ്പ്പോഴും നഷ്ടപ്പെട്ടതായി കണ്ടിരുന്നു. എനിക്കതറിയാം. അതായത് ഞാൻ എവിടെ ആയിരിക്കണമോ അവിടെ ആയിരിക്കുന്നില്ല. ദൈവമേ, എന്നോട് കരുണയുണ്ടാകണമേ. ഞാൻ എന്റെ കൈയുയർത്തിരിക്കുന്നു. എന്നോട് കരുണയുണ്ടായാലും ഇപ്പോൾ ഏകദേശം 20 or 30 കൈകൾ ആദ്യം തന്നെ ഈ ചെറിയ കൂട്ടത്തിൽ നിന്നും തന്നെ ഉയർന്നിരിക്കുന്നു, കൂടുതലായി ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവമേ, ആ കൈകളുടെ പിന്നിൽ അവരുടെ ഹൃദയത്തിനുള്ളിൽ എന്തുണ്ടെന്ന് നീ അറിയുന്നു. പ്രിയ ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, സത്യം പറയുക എന്ന ഏക കാര്യത്തിന് മാത്രം ഞാൻ ഉത്തരവാദിയായിരിക്കുന്നു. പ്രിയ ദൈവമേ, അവർ രക്ഷപ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ വാസ്തവമായും അതാഗ്രഹിക്കുന്നു. ഏതെങ്കിലും വിധത്തിലെ വികാരാവേശമോ കാട്ടിക്കൂട്ടലോ ഏതെങ്കിലും ഒരു വിഭാഗ്യസഭയുടെ രീതികളോ ഏതെങ്കിലും വിശ്വാസ പ്രമാണമോ അതിനോട് കൂട്ടിച്ചേർത്ത എന്തെങ്കിലും സിദ്ധാന്തങ്ങളോ അവർക്ക് ആഗ്രഹമില്ല. പിതാവേ, ശുദ്ധവും കലർപ്പില്ലാത്തതുമായ ദൈവവചനമാണ് അത് എടുക്കുന്നത് അവർക്ക് മനസ്സിലായിരിക്കുന്നു. ആകാശവും ഭൂമിയും മറ്റുള്ളതെല്ലാം കടന്നുപോകും, എന്നാൽ അത് പോകില്ല. മാത്രമല്ല, ഞങ്ങൾ ആ വചനമാണെങ്കിൽ ഭൂമി ഞങ്ങളുടെ കീഴിൽ നിന്ന് നീങ്ങിപ്പോകും, എന്നാൽ ഞങ്ങൾക്ക് ഒഴിഞ്ഞു പോകാൻ കഴിയില്ല. എന്തെന്നാൽ ഞങ്ങൾ വചനമാകുന്നു മണവാളന്റെ മണവാട്ടികൾ. അത് നീ അവർക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്നാണ് എന്റെ ആത്മാർത്ഥമായ പ്രാർത്ഥന. പിതാവേ, ഇന്ന് ഇവിടെ രാത്രിയിൽ വളരെ താമസിച്ചെത്താനായുള്ളൂ. ഭയാശങ്കയോടും മാത്രമല്ല, പിന്നെ വിറച്ചിട്ട് സംസാരിക്കുമ്പോൾ വാക്കുകൾ മുറിഞ്ഞു മുറിഞ്ഞു പോയതിനെയും എന്നോട് ക്ഷമിക്കണമേ പിതാവേ. ഒരു വിധത്തിലോ മറ്റൊരു വിധമോ മഹാൻ പരിശുദ്ധാത്മാവ് നിന്റേതായ ദിവ്യ രീതിയിലേക്ക് അവരെ സംയോജിപ്പിക്കുകയും എന്റെ ഹൃദയത്തുനിന്ന് നിന്നോടുള്ള ഉദ്ദേശത്തെയും വസ്തുനിഷ്ഠകളെയും എന്റെ ഹൃദയത്തുനിന്നും ജനങ്ങളായ അവരുടെ ഹൃദയത്തിലേക്ക് പകർന്നു കൊടുക്കണമേ. നീ അത് ചെയ്യില്ലേ കർത്താവേ? രക്ഷിക്കാൻ കഴിയുന്നവരെ രക്ഷിക്കണമേ കർത്താവെ, നിന്നിലേക്ക് വലിക്കണമേ. വളരെ ആസന്നമായി മേഘങ്ങളിലേക്ക് എടുക്കപ്പെടാനുള്ള മണിക്കൂറിനായി ഞങ്ങളെ തയ്യാറാകാൻ സഹായിക്കണമേ. ഇതെല്ലാം യേശുവിൻ നാമത്തിൽ ചോദിക്കുന്നു, ആമേൻ. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ കൺവെൻഷന്റെ അധ്യക്ഷൻ